ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ നാമത്തിൽ അവനെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും അവന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സ് സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാമിലെത്തിയ ആളുകൾക്ക് പ്രോഗ്രാമിന്റെ പശ്ചാത്തലവും പങ്കെടുക്കുന്ന ആളുകളെ പറ്റിയുമുള്ള പ്രാഥമിക വിവരമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആഗോളപരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലും ആ ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശിഷ്യ നമ്മുടെ ക്യാമ്പസുകളിൽ വളരെ സജീവമായി രാഷ്ട്രീയത്തിൻ്റെയും അക്കാദമിക്സിൻ്റെയും വിഷയമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ജെൻഡർ പൊളിറ്റിക്സ്. LGBTQIA കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കാൻ അത്തരത്തിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ആളുകൾ, ആ ആളുകൾക്ക് എങ്ങനെയാണ് സാമൂഹിക സംവിധാനങ്ങൾ വീതിച്ചു നൽകേണ്ടത്, ഏത് രീതിയിലാണ് അവരെ സമൂഹത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത്, അവർക്കുള്ള പരിഹാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ ഏതൊക്കെ രീതിയിലാണ് സമൂഹം ഇടപെടേണ്ടത് എന്ന വിഷയത്തിൽ ആ പരിഹാരമായി പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ഒരു മാർഗമാണ് ജെൻഡർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ചില പ്രത്യേക മാർഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പോപ്പുലറായി നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആ പരിഹാരങ്ങൾ, ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ, അത് ശരിയല്ല എന്നും ആ പരിഹാരങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്ന് വാദിക്കുന്ന, അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഈ പരിഹാരങ്ങൾ ഒരു നിലക്കും സഹായം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില ആളുകളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഈ രണ്ട് അഭിപ്രായങ്ങൾ സാമൂഹ്യ മധ്യത്തിൽ വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനുമുള്ള ഒരു ബാധ്യത ശാസ്ത്രീയ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമുക്കുണ്ട്. നമ്മത് മനസ്സിലാക്കേണ്ടതാണ്. വളരെ സൗഹൃദമായ ഒരു ചർച്ചയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരും അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കും. എന്തുകൊണ്ടാണ് ഈ പരിഹാര മാർഗങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നത് സംസാരിക്കുന്നത്. 23 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശീതൽ ശ്യാമാണ്. അവരെ എല്ലാവർക്കും അറിയുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ അവർ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായും സംസ്ഥാന പാഠപുസ്തകം കരിക്കുലം കമ്മിറ്റി അംഗമായും ഇന്ത്യയിലെ മനുഷ്യാവകാശ സംഘടനയായ സംഗമയുടെ വൈസ് പ്രസിഡന്റായും ധ്വയ ട്രാൻസ്ജെൻഡർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരിയായും തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫിക്കോ സംഘടനയുടെ രക്ഷാധികാരിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തനം, എഴുത്ത്, അഭിനയം, മോഡലിംഗ്, അവതാരിക, മാധ്യമ പ്രവർത്തനം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സമൂഹത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ജെൻഡർ പൊളിറ്റിക്സ് അനുകൂലമായി സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പരിഹാര മാർഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നതിനെ പറ്റി സംസാരിക്കുന്നത്. മറുപക്ഷത്ത് ഈ പരിഹാരങ്ങൾ പര്യാപ്തമല്ല എന്നും അതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നും അതിനെ പ്രതികൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP ആണ്. അദ്ദേഹം അൺമാസ്കിംഗ് എത്തിയസ്റ്റിന്റെ നേതൃനിരയിലുള്ള വ്യക്തിത്വമാണ്. ഈ സംസാരത്തിന്റെ ചർച്ചയുടെ ഫോർമാറ്റ് ഇവിടെ പറയുകയാണ്. ആദ്യം ആമുഖ സംസാരമാണ്. രണ്ടുപേരും അവരുടെ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആദ്യം ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP ആയിരിക്കും സംസാരിക്കുക. 15 മിനിറ്റ് വീതമാണ് സംസാരമുള്ളത്. ശേഷം ശീതൽ ശ്യാം സംസാരിക്കും. അതിനുശേഷം ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ടൈം കൃത്യമായി പാലിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം സമയത്തിനനുസരിച്ച് നമുക്കിത് തീർക്കാൻ കഴിയണം, ഒരുപാട് വൈകാൻ പാടില്ല. അപ്പൊ ടൈമർ ഉണ്ടായിരിക്കും. 15 മിനിറ്റ് സംസാരത്തിൽ 13 മിനിറ്റ് ആവുമ്പോൾ ആദ്യ ബെല്ലടിക്കുകയും, സിംഗിൾ ബെല്ലാണ് 13 മിനിറ്റ് ആകുമ്പോൾ അടിക്കുക, 15 മിനിറ്റ് ആകുമ്പോൾ ഡബിൾ ബെല്ലടിക്കുകയും ചെയ്യും. അപ്പൊ സംസാരിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം. സിംഗിൾ ബെല്ലടിച്ചാൽ അവർ അവരുടെ സംസാരം അവസാനിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഡബിൾ ബെല്ലടിച്ചാൽ പിന്നെ സംസാരം മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പറഞ്ഞ് കൊണ്ടിരിക്കുന്ന കാര്യം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം പിന്നീട് സമയമെടുക്കുക. ശേഷം ആ 15 മിനിറ്റിന്റെ ആമുഖ സംസാരങ്ങൾക്ക് ശേഷം രണ്ടുപേർക്കും 10 മിനിറ്റ് വീതമുള്ള രണ്ട് സംസാരങ്ങളുടെ അവസരങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ ആളുകളും 2 തവണ 10 മിനിറ്റ് വീതമുള്ള സംസാരങ്ങൾ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇതിന് മുന്നേ ഇവിടെ സംസാരിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതികരണങ്ങൾ അവർക്ക് അറിയിക്കാം. ഇതിൽ 9 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ട് ബെല്ലടിക്കും. അത് ബെല്ലിന്റെ വിഷയം സംസാരിക്കുന്ന ആളുകൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക, സമയം ഒരുപാട് അധികം എടുക്കാതെ സൂക്ഷ്മമായി സംസാരിക്കുക, സമയം ക്രമീകരിക്കുക. ശേഷം സദസ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരിക്കും. മുഴുവനായി 30 മിനിറ്റാണ് നാം അതിന് കണ്ടിട്ടുള്ളത്. അധികമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുക. എങ്കിലും ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ച് സമയം നമുക്ക് മാറ്റാവുന്നതാണ്. രണ്ടുപേരോടുമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം സദസ്സിനുണ്ടായിരിക്കും. അത്തരത്തിൽ സംസാരം കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേരോടുമുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കി വെച്ച് ചോദ്യം ചോദിക്കാൻ റെഡിയായി നിൽക്കുക. അവസാനം ഈ ചോദ്യം ചോദിക്കലിന് ശേഷം ഉപസംഹാരമാണ്, കൺക്ലൂഷനാണ്. രണ്ടുപേർക്കും 10 മിനിറ്റ് വീതമുള്ള സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ടൈമർ ഉണ്ടായിരിക്കും. 9 മിനിറ്റിൽ ഒരു ബെല്ലടിക്കും, 10 മിനിറ്റിൽ രണ്ട് ബെല്ലടിക്കും. ചോദ്യോത്തര സമയത്ത് പാനലിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ചോദ്യത്തിന്റെ ഉത്തരം ഒരുപാട് പറയാതെ, ഒരുപാട് സമയം അതിനെടുക്കാതെ ശ്രദ്ധിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നേരിട്ട് കൂടുതൽ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് ചെറിയ വാക്കുകളിൽ മാക്സിമം ചെറുതാക്കിക്കൊണ്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. 2 മിനിറ്റായാൽ ഒരു വാർണിംഗ് ബെൽ അടിക്കും ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ. ആൻഡ് മാക്സിമം 5 മിനിറ്റ് വരെയാണ് പോകാൻ പറ്റുക. 2-3 മിനിറ്റിനുള്ളിൽ ഒതുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. 5 മിനിറ്റിലും അധികം ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം എടുക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കാം. ആദ്യമായി വിഷയാവതരണത്തിന് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി എ ക്ഷണിക്കുന്നു.
ഏറെ ബഹുമാനപ്പെട്ട ശീതൽ ശ്യാം, മോഡറേറ്റർ, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സർവശക്തന്റെ സമാധാനം എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈയൊരു ദിവസം ഇത്തരമൊരു ചർച്ച നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം ഇവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റും പലതരം വ്യത്യസ്തതകൾ അനുഭവിക്കുന്ന, പലതരം വ്യത്യസ്തതകളുള്ള മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാം ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അത്തരം വ്യത്യസ്തതകളെ എങ്ങനെയാണ് സമൂഹത്തിൽ നാം ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും വരുന്ന ഒരു വിഷയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് അത്തരം വ്യത്യസ്തതകളിൽ ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തതകളെയാണ് നാം പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ പലതരം വ്യത്യസ്തതകളുള്ള ആളുകളുണ്ട്. പുരുഷ ശരീരത്തോടുകൂടി ജീവിക്കുകയും എന്നാൽ അതിൽ സ്ത്രൈണതയുള്ള അത്തരം സ്വഭാവങ്ങളും അത്തരം പെരുമാറ്റങ്ങളും ഉള്ള ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. തിരിച്ച് സ്ത്രീയുടെ ശരീരത്തിൽ പൗരുഷമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവങ്ങളും അല്ലെങ്കിൽ അവയവങ്ങളും ഒരുമിച്ചുള്ള ഇന്റർസെക്സ് വിഭാഗങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇങ്ങനെ പലതരം വ്യത്യസ്തതകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, ഈ വ്യത്യസ്തതകളെ പരിഗണിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും സമൂഹത്തിൽ പല തെറ്റായ പ്രവണതകളുമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത്തരം വ്യത്യസ്തതകളുള്ള ആളുകളെ അവരെ വലിയ രൂപത്തിൽ പരിഹസിക്കുന്ന ഒരു അവസ്ഥ മുതൽ, പരിഹാസം മുതൽ ശാരീരികമായ അക്രമങ്ങളിലേക്ക് വരെ പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തരം ആളുകളെ 9 എന്ന് വിളിക്കുക, അതുപോലെ തന്നെ ചാന്തുപൊട്ടി എന്ന് വിളിക്കുക, അതുപോലെ തന്നെ പെണ്ണനെന്നും പെൺകൂസനെന്നും വിളിക്കുക, ഇങ്ങനെയുള്ള പലതരം പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് സമൂഹത്തിൽ അപഹസിക്കുന്നത് തൊട്ട് അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പലതരത്തിലുള്ള ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും വരെ പോകുന്ന രൂപത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരം അതിക്രമങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് പറയാനുള്ളത്, ഏത് തരത്തിലുള്ള എന്ത് തരം വീക്ഷണങ്ങളുള്ള ആളുകളാണെങ്കിലും, ഈ ജെൻഡർ പൊളിറ്റിക്സുമായി എന്ത് തരത്തിലുള്ള വീക്ഷണം വെച്ചു പുലർത്തുന്ന ആളുകളാണെങ്കിലും, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചുറ്റിലുമുള്ള സഹജീവികളോട് അവർ അതിക്രമിക്കപ്പെടാൻ പാടില്ല, അവർ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കാര്യമായ തർക്കമില്ല എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരായി പിറന്ന ഒരാളുപോലും അതിക്രമിക്കപ്പെടാൻ പാടില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം പ്രവണതകൾ അതില്ലായ്മ ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ട്, അത് പരിഹരിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ളിടത്താണ് വിഷയം. ഇത്തരത്തിലുള്ള ഒരുപാട് തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിലുള്ള പരിഹാരത്തിന് വേണ്ടി എന്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്നുള്ളതാണ് ഇവിടെയുള്ള ചർച്ച. അവിടേക്കാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം കടന്നു വരുന്നത്. അതായത് ഇത്തരം ആളുകൾ സമൂഹത്തിലുണ്ട്, അവരുടെ പരിഹാരത്തിന് ഈ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശയങ്ങളും ഇത്തരം സിദ്ധാന്തങ്ങളുമാണ് അതിന്റെ പരിഹാരം എന്നുള്ളതാണ് LGBTQIA+ ആക്ടിവിസവും അതുപോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സും എല്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാര്യം. അപ്പോൾ അവിടെയാണ് നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇത്തരം ആളുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിനെ അനുകൂലിക്കേണ്ടതുണ്ടോ? അതായത് ഇത്തരം ആളുകളെ സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ജെൻഡർ പൊളിറ്റിക്സിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ? ആ ഒരു ജെൻഡർ പൊളിറ്റിക്സിനെ അംഗീകരിച്ചാൽ നിങ്ങൾ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ കൂടെയാണ്, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇവർക്കെതിരാണ് എന്ന ഒരു രീതി അതാണോ ശരി എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ നാം പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല രൂപത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തൊഴിലാളി വർഗം പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന, പല രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് തൊഴിലാളി വർഗം. ആ തൊഴിലാളി വർഗത്തിന്റെ പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം, അവർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇവിടെ നമ്മൾ പരിശോധിച്ചു നോക്കുക, തൊഴിലാളി വർഗത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം, പക്ഷേ അവിടെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു പരിഹാരത്തിന്റെ ഒരു മാർഗമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഇതാ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു, അതാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ആണ് നമ്മൾ പറയുന്നത് ശരിയാണ്, തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്, പക്ഷേ അതിന് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന പരിഹാരം തന്നെ സ്വീകരിക്കണം, അതുമാത്രമാണ് പരിഹാരം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ആശയത്തെ, ആ സിദ്ധാന്തത്തെ അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്ന പരിഹാരം എന്താണ്, അതിന്റെ അടിത്തറ എന്താണ്, അവരേത് രൂപത്തിലാണ് ഈ ഒരു പ്രശ്നം, തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് എന്നെല്ലാം പരിശോധിച്ച് ആ ഒരു ആശയം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ സ്വീകരിക്കും. ഇല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്നതോടൊപ്പം തന്നെ കമ്മ്യൂണിസത്തിന് എതിരായിട്ടോ അല്ലെങ്കിൽ അതിനോട് വിയോജിച്ചുകൊണ്ടോ നിൽക്കാൻ നമുക്ക് സാധിക്കും. അവിടെ അതേപോലെ തന്നെയാണ് ഇത്തരം ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ജെൻഡർ പൊളിറ്റിക്സിന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്നുള്ള ആ വാദം അത് ശരിയല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. അവിടെ ആ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഐഡിയോളജി, അവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഏത് രൂപത്തിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നാണ് അവർ വാദിക്കുന്നത് എന്നുള്ള നമ്മൾ പരിശോധിച്ച് അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ എന്റെ വാദം എന്ന് പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. പരിഹാരമാകുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന രൂപത്തിലേക്കാണ് ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തങ്ങളും ആശയങ്ങളും ചെന്നെത്തിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ പലപ്പോഴും ഈ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജെൻഡർ പൊളിറ്റിക്സ് അതിൽ നിങ്ങൾ അത് അത്തരം ആളുകളല്ലല്ലോ, നിങ്ങൾ ആ വിഭാഗത്തിൽ പെട്ടതല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെടാൻ പോകുന്നത്, അതിൽ അഭിപ്രായം പറയാൻ പോകുന്നത്, എന്തിനാ, വൈ ഡു യു കെയർ, എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം മൂന്ന് പോയിന്റുകളായി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു ആദ്യത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഐ കെയർ, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ബോധമുണ്ടാകുന്നത് ഐ കെയർ അബൌട്ട് റിയാലിറ്റി. ഒന്നാമതായി റിയാലിറ്റിയെ പറ്റി ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഐ കെയർ അബൌട്ട് ദീസ് പീപ്പിൾ, ഈ പ്രയാസം അനുഭവിക്കുന്ന ട്രാൻസ് പീപ്പിൾ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്റർസെക്സ് ആണെങ്കിലും അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബോധഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ കെയർ അബൌട്ട് സൊസൈറ്റി, സൊസൈറ്റിയെ പറ്റിയും എനിക്ക് കൃത്യമായ ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ മൂന്ന് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ കരുതുന്നത്. ഒന്നാമതായിക്കൊണ്ട് ജെൻഡർ പൊളിറ്റിക്സ് റിയാലിറ്റിക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ തന്നെയാണ് നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ശാസ്ത്രീയമായ യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് നമ്മുടെ ലിംഗനിർണയം നടത്തപ്പെടുന്നത് എന്നുള്ളത്. നമ്മൾ പത്താം ക്ലാസ്സിൽ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്, പ്ലസ് ടുവിൽ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ഇവനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് അവർ എംബ്രിയോളജി പഠിക്കും. ബൈ ബി സിംഗിന്റെ 42-ാമത്തെ പേജ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കും. എല്ലായിടത്തും നമ്മൾ ബയോളജിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് സെക്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്, ലിംഗനിർണയം എങ്ങനെയാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് 46 ക്രോമസോമുകളാണുള്ളത്. അതിൽ 44 എന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസ് അല്ല, ബാക്കി 2 മാത്രമാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന, ലിംഗനിർണയം നടത്തുന്ന ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അതിൽ ഈ 44+ XX ആണെങ്കിൽ മാതാവിന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ എഗ്ഗും അതുപോലെ തന്നെ പുരുഷന്റെ സ്പേമും തമ്മിൽ ചേരുമ്പോൾ എക്സും എക്സും കൂടി ചേരുകയാണെങ്കിൽ അത് സ്ത്രീയാവുകയും എക്സും വൈയും കൂടി ചേരുകയാണെങ്കിൽ അത് പുരുഷനാവുകയും ചെയ്യും എന്നുള്ള ഒരു അടിസ്ഥാനം നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രക്രിയ തന്നെ ഗാമേറ്റ് ഫ്യൂഷൻ ആണ്. ആ ഗാമേറ്റ് ഫ്യൂഷന്റെ സമയത്ത് തന്നെ ലിംഗനിർണയം നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ ഗാമേറ്റ് ഫ്യൂഷൻ നടന്ന് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് ഉണ്ടായതിനു ശേഷം പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും ഉണ്ടാകുന്നത്, എല്ലാ സെല്ലുകളും ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ സെല്ലുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ 37 ട്രില്യൺ സെല്ലുകളിലും ഈ ഒരു യാഥാർത്ഥ്യം എഴുതപ്പെട്ട് കിടക്കുന്നു, ഈ ഒരു യാഥാർത്ഥ്യം രേഖപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നാം ആണാണോ പെണ്ണാണോ, ഈ പറഞ്ഞ XX ആണോ XY ആണോ എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ കൃത്യമായ ഒബ്ജക്റ്റീവായ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്, ലിംഗനിർണയം നടത്തപ്പെടുന്നത് എന്ന ഒരു കൃത്യമായ യാഥാർത്ഥ്യം നിലനിൽക്കെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും അത് രേഖപ്പെട്ട് കിടക്കെ ജെൻഡർ പൊളിറ്റിക്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ശാരീരികമായി എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പിന്നെ ആ ഗാമേറ്റ് ഫ്യൂഷന്റെ സമയത്ത് ഏതൊക്കെ പിന്നെ ഗാമേറ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ക്രോമസോമുകൾ തമ്മിലാണ് ഫ്യൂസ് ചെയ്തതെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ക്രോമസോമുകളിൽ എഴുതപ്പെട്ടത് എന്ത് തന്നെയാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളുടെ അവയവങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ മാറ്റിവെക്കുക, ആ യാഥാർത്ഥ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ലിംഗത്വം, അതാണ് നിങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി എന്നുള്ളതാണ് ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. ഇതിനു വേണ്ടി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ജെൻഡറിനെയും സെക്സിനെയും വേർതിരിച്ചു എന്നുള്ളതാണ്. ജെൻഡറും സെക്സും നാം കാലാകാലങ്ങളായി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബയോളജിക്കൽ ബേസിൽ നിന്നാണ് ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ ഐഡന്റിറ്റി വരുന്നത് എന്നാണെങ്കിൽ, ആ ജെൻഡറിനെയും സെക്സിനെയും വേർതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേർതിരിക്കാം, പക്ഷേ അങ്ങനെ വേർതിരിക്കുകയാണെങ്കിൽ ആ ജെൻഡർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ജെൻഡർ പൊളിറ്റിക്സിന് സാധിക്കേണ്ടതായിരുന്നു. അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ വെക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. ജെൻഡറിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമോ? എന്താണ് ജെൻഡർ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജെൻഡറിനെ ഒബ്ജക്റ്റീവ്ലി വെരിഫൈ ചെയ്യാൻ സാധിക്കും? ഒരാളുടെ ജെൻഡർ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുവാനുള്ള, വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാനുള്ള എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടത്. ആ കാര്യം വിശദീകരിക്കാത്തിടത്തോളം കാലം ജെൻഡർ പൊളിറ്റിക്സ് യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് ഇവിടെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ പലപ്പോഴും മറുഭാഗത്ത് വരുന്ന ഒരു കാര്യത്തെ കൂടി അഡ്രസ്സ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവർ ഈ ഇങ്ങനെ ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുന്ന ആളുകൾ, അവർ കേവലമായിട്ടുള്ള ഒരു അവയവം വെച്ചുകൊണ്ടാണ് ആളുകളുടെ ലിംഗം നിർണ്ണയിക്കുന്നത്, അവരുടെ പിന്നെ ജെൻഡറിനെ കുറിച്ച് പറയുന്നത് അല്ല. ഞങ്ങൾ പറയുന്ന അവയവം അല്ല, അവയവം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ കോശങ്ങളും പരിശോധിച്ച് നോക്കുക. ആ മുഴുവൻ കോശങ്ങളിലും എന്തുണ്ട്? നമ്മുടെ പിന്നെ ലിംഗത്വം എഴുതി വെക്കപ്പെട്ട രേഖപ്പെട്ട് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെയാണ് നിഷേധിക്കുന്നതാണ് പറയുന്നത്. കേവലം അവയവമല്ല, അല്ലെങ്കിൽ ബ്രെയിനിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ സെല്ലുകളിലും നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം. ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് തന്നെ എതിരാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ആണ് പെണ്ണ് എന്നുള്ളതാണ് ആ ശരീരത്തിനനുസരിച്ചാണ് അതിൻ്റെ ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു രേഖപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യത്തിനനുസരിച്ചാണ്. എന്നാൽ നമ്മുടെ പിന്നെ നമുക്ക് അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്, ചില ആളുകൾക്കെങ്കിലും ഇതിനു വിരുദ്ധമായിട്ടുള്ള പിന്നെ തോന്നലുകൾ, അല്ലെങ്കിൽ പുരുഷ ശരീരത്തിൽ സ്ത്രീയായി അനുഭവപ്പെടുകയും സ്ത്രീ ശരീരത്തിൽ പുരുഷനായി അനുഭവപ്പെടുകയും ചെയ്യുന്ന അത്തരം ചിന്തകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം അനുഭവങ്ങളെ ഒരിക്കലും നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കുകയില്ല. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമാണ്, നമുക്ക് പരിചയമുണ്ടാകും അത്തരം ആളുകളെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നുള്ളതാണോ, അതല്ല കേവലമായിട്ട് ആ യാഥാർത്ഥ്യത്തെ മൊത്തം നിഷേധിച്ച് ഇതിൻ്റെ കൂടെ പോകുക എന്നുള്ളതാണോ, അനുഭവത്തെ റദ്ദ് ചെയ്യുകയാണെന്നുള്ള ആ രണ്ടിനും ഇടയിലുള്ള ഒരു പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഞാൻ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം. അവിടെ ചെയ്യേണ്ടത് ഈ എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യകാരണത്തെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുരുഷ ശരീരത്തിൽ സ്ത്രീയായും സ്ത്രീ ശരീരത്തിൽ പുരുഷനായും അതുപോലെയുള്ള അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്, അതിൻ്റെ കാര്യകാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. അവിടെ നടക്കേണ്ടത് അൺബയാസ്ഡ് ആയിട്ടുള്ള റിസർച്ചാണ്, ഒരു തരത്തിലും ബയാസ്ഡ് അല്ലാതെ പോകുന്ന ഒരു പഠനവും ഗവേഷണവുമാണ് ആ വിഷയത്തിൽ നടക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ജെൻഡർ പൊളിറ്റിക്സ് അതൊരു രാഷ്ട്രീയ ശക്തിയായി മുന്നോട്ട് വരുമ്പോൾ ഇതിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഈ അൺബയാസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ ജെൻഡർ പൊളിറ്റിക്സ് എന്ത് ചെയ്യുകയാണ്, ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള പഠനങ്ങൾ തടയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യം. അതിനവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഇത്തരം ആളുകൾ പരീക്ഷണ വസ്തുക്കളല്ല, ഇങ്ങനെയുള്ള ആളുകൾ പരീക്ഷണ വസ്തുക്കളല്ല എന്ന്. ഒരിക്കലും ഇതൊരു ഇമോഷണൽ ആർഗ്യുമെന്റ് മാത്രമാണ്. പരീക്ഷണ വസ്തു അങ്ങനെയാണെങ്കിൽ ഒരു മെഡിക്കലി നമുക്ക് ഒന്നിനെ കുറിച്ചും പഠിക്കാൻ പറ്റൂല, ഈ പരീക്ഷണ വസ്തുക്കളല്ല എന്ന് പറയുന്ന ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണെങ്കിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് പരീക്ഷണ വസ്തുക്കൾ എന്നുള്ള അവരെ പരീക്ഷണ വസ്തുക്കളാക്കിയല്ല, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള അൺബയാസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് നടക്കേണ്ടത്. പക്ഷെ അത് ഒരുപാട് തടയപ്പെടുകയാണ്. അതിനുപെട്ട ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലുള്ള ജെൻഡർ ഐഡന്റിറ്റി സർവീസിന്റെ ഹെഡ് ആയിട്ടുള്ള കെന്നത്ത് ജക്കർ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത് തടയപ്പെടുകയാണ്. അതുപോലെ തന്നെ ജെയിംസ് കാസ്പിയൻ ഡി ട്രാൻസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റഡീസ് നടത്താൻ തുടങ്ങി. 2015 അദ്ദേഹം സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. 2017 ആകുമ്പോഴത്തേക്ക് അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അദ്ദേഹം പിന്നെ ബാസ്ബ യൂണിവേഴ്സിറ്റി യു കെയിലുള്ള ബാസ്ബ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ പഠനം പിന്നെ തടയപ്പെടുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഡെബ്രാസോ, അതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ ഇത്തരം വിഷയങ്ങളുടെ പഠനങ്ങൾ തടയപ്പെടുന്ന അനുഭവങ്ങൾ നമുക്ക് നിരന്തരമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുവഴി എന്താ സംഭവിക്കുന്നത്? ഈ പ്രശ്ന പരിഹാരത്തിനുള്ള എല്ലാ വാതിലുകളും അടക്കപ്പെടുകയാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കാത്തപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും ഇല്ലാതാകുന്നു. മാത്രമല്ല ഈ പരിഹാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ ജെൻഡർ പൊളിറ്റിക്സ് പിന്നെ തടയുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരമാകട്ടെ പലപ്പോഴും അപര്യാപ്തമാണ് എന്നുള്ളതാണ്. കൃത്യമായൊരു ഡാറ്റ ഇല്ലാത്ത, കൃത്യമായ ഒരു സക്സസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പരിഹാരങ്ങളാണ് പലപ്പോഴും ജെൻഡർ പൊളിറ്റിക്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽപ്പെട്ടതാണ് SRS എന്ന് പറയുന്നത്, സെക്സ് റീഅസൈൻമെന്റ് സർജറി. അത് എത്രത്തോളം ഇന്ത്യയിൽ എത്രത്തോളം അത് സക്സസ്ഫുൾ ആണ് എന്നുള്ളതിന് എന്ത് ഡാറ്റയാണുള്ളത്, അതുവഴി എത്രത്തോളം ആളുകൾക്ക് ആ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് എന്ത് ഡാറ്റയുള്ളത്, അതിന് മറിച്ചുള്ള ഡാറ്റകളാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ പോലും അത്തരം SRS ചെയ്ത ആളുകൾ അതിൻ്റെ പ്രയാസങ്ങളുടെ മേലിൽ എന്ത് ചെയ്യാണ്, ആത്മഹത്യകൾ ചെയ്യുന്ന വാർത്തകൾ പോലും നമ്മൾ വായിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ മാത്രമല്ല ഈ SRS ചെയ്യുന്നത് സെക്സ് റീഅസൈൻ ചെയ്യാനെന്നാണ്. സെക്സ് എങ്ങനെയാണ് റീഅസൈൻ ചെയ്യുക? എല്ലാ കോശങ്ങളിലും എഴുതപ്പെട്ടിട്ടുള്ള സെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവയവങ്ങൾ മാറ്റിവെച്ചത് കൊണ്ട് റീഅസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചോദ്യവും അവിടെയുണ്ട്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം ആളുകൾ ട്രാൻസ്ജെൻഡറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഇന്റർസെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ നിഷേധിക്കുകയാണെന്നുള്ളതാണ്. ഇന്റർസെക്സ് നമുക്കറിയാം പല രൂപത്തിലുള്ള ഇന്റർസെക്സ് ഉണ്ട്. ക്രോമസോമൽ അനോമലീസ് കാരണം ഉണ്ടാകുന്ന ഇന്റർസെക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ സ്യൂഡോ ഹെർമഫ്രോഡൈറ്റിസവും മെയിൽ സ്യൂഡോ ഹെർമഫ്രോഡൈറ്റിസവും ട്രൂ ഗൊണാഡൽ ഹെർമഫ്രോഡൈറ്റിസവും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ മിക്ക പിന്നെ ഇന്റർസെക്സ് വിഭാഗങ്ങളും അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്കാനിങ്ങിലൂടെ ചെറിയ അവയവങ്ങളുടെ വ്യത്യാസങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് ജനിക്കുമ്പോൾ തന്നെ സർജറി ചെയ്ത് അവർക്ക് വളരെ നോർമലായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ പുരോഗമനം കൊണ്ട് ശാസ്ത്രത്തിൻ്റെ മുന്നോട്ട് പോക്ക് കൊണ്ട് നമുക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അത്തരം സർജറികളെയും ജനന സമയത്ത് ചെയ്യുന്ന സർജറികളെയും ഇല്ലാതാക്കുവാനും അത് ബ്ലോക്ക് ചെയ്യുവാനും അത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം. എന്ന് വെച്ചാൽ അത്തരം ഇന്റർസെക്സുകാരായ ജനിക്കുന്ന കുട്ടികൾ അവരുടെ പ്രശ്ന പരിഹാരം ഇല്ലാതാക്കുന്ന, സർജറികൾ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ജെൻഡർ പൊളിറ്റിക്സ് പോകുന്നത്. എന്തിനാണ് ഇത്തരം വളരെ നോർമലായി ജീവിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ അവരെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരെ വലിയൊരു പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുകൊണ്ട് അത്തരം ജീവിതങ്ങൾ വെറുതെ വിടൂ എന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ജെൻഡർ പൊളിറ്റിക്സിനോട് ഉണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസരം തന്നതിന് നന്ദി.
അടുത്തതായി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ശീതൽ ശ്യാം.
നമസ്കാരം. ഇങ്ങനൊരു ടോക്കിന് ക്ഷണിച്ചപ്പോൾ എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ആരാണ് സംഘടിപ്പിക്കുന്നത്, എന്തിൻ്റെ പേരിലായിരിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് കാര്യം ക്ലിയറായി എന്തായിരിക്കും എന്നുള്ളത്. കാരണം നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ യോജിപ്പും യോജിപ്പൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു സാമൂഹ്യാവസ്ഥയാണ് മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എതിരെ അഭിപ്രായത്തെയും യോജിപ്പിനെയും വിയോജിപ്പിനെയും അഭിപ്രായങ്ങളെയൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, അങ്ങനെയൊരു സമൂഹത്തിന് തന്നെയാണ് വളർച്ചയുണ്ടാവുകയുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പം ജെൻഡർ പൊളിറ്റിക്സ് സമൂഹത്തിന് ദോഷമോ ഗുണമോ എന്നുള്ള ടൈറ്റിൽ പോലും ഒരു പ്രശ്നം നിലക്കുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിന് ദോഷമാണോ എന്ന് ചോദിക്കേണ്ടത് ഇപ്പം ആരാണ് സമൂഹം എന്നുള്ളതാണ് നിർവചിക്കേണ്ടത് പ്രധാനമായിട്ടും. അതിൽ അത് ദോഷമായി തീരുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ്, ജെൻഡർ പൊളിറ്റിക്സ് കൊണ്ട് ദോഷം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ ആരാണെന്നും കൂടി നമ്മളൊന്ന് കൺസേൺ ചെയ്യണമെന്നും. പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ആൾ മുഴുവൻ സെക്ഷ്വാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടും ജെൻഡർ ഡിഫറൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രാൻസ് മനുഷ്യരെ കുറിച്ചും മറ്റ് മനുഷ്യരെ കുറിച്ച്, ഇന്റർസെക്സ് മനുഷ്യരെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ശരിക്കും ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കേണ്ടത് ഇവിടെ ഭൂരിപക്ഷം നിൽക്കുന്ന പുരുഷനും സ്ത്രീയും അടങ്ങുന്ന സമൂഹത്തിന്റെ ഭാവിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ട്രാൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ വേവലാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയാണ് സ്ത്രീകൾ ഇവിടെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് അവരുടെ ഐഡന്റിറ്റിയെ പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ അവരുടെ ഐഡന്റിറ്റിയെ അവർ ബിഹേവ് ചെയ്യുന്നത്, അവർക്ക് നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, സ്റ്റിഗ്മ, ഹറാസ്മെന്റ്, ക്രൈസിസ്, ഫിയർ ഇതൊക്കെ അവർ എത്രത്തോളം നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം വളരെ ബൃഹത്തായ ഭരണഘടനയുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ ടെക്നോളജിയുടെയും സയൻസിന്റെയും ആ ഒരു ആഗോളവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു എംപവർമെന്റ്, ഇൻക്ലൂഷൻ ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കുടുംബ സംവിധാനങ്ങളായാലും മത സംവിധാനങ്ങളായാലും രാഷ്ട്രീയ സംവിധാനങ്ങളായാലും നിയമ സംവിധാനങ്ങളായാലും വിദ്യാഭ്യാസ സംവിധാനങ്ങളായാലും ആരോഗ്യ സംവിധാനങ്ങളായാലും തൊഴിൽ സംവിധാനങ്ങളായാലും അവിടെയൊക്കെ എങ്ങനെയാണ് വുമൺ അല്ലെങ്കിൽ സ്ത്രീ പെൺകുട്ടി എന്ന് പറയുന്ന അത്തരം വിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം, അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, പ്രിവിലേജ്, അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് ഒരു ആൺകുട്ടിയായിട്ട് ഒരു മെയിൽ ജെൻഡർ പെട്ട ഒരു വ്യക്തി അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ജെൻഡർ എവിടെയാണ് നിൽക്കുന്നത്? കാരണം നമ്മൾ ഫെമിനിസം സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം 80s അപ്പം അന്ന് സംസാരിച്ചിരുന്നത് വളരെ സവർണരായിട്ടുള്ള സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ജാതിയിലും സ്റ്റേറ്റസിലും അന്തസ്സിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ ഉയർന്ന സ്ത്രീകളുടെ ഫെമിനിസത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പിന്നീട് 80s അവസാനങ്ങളിലാണ് ക്യർ കമ്മ്യൂണിറ്റിയെ കുറിച്ച്, സോറി, ദളിത് സ്ത്രീകളുടെ ഫെമിനിസം, ആദിവാസി സ്ത്രീകളുടെ ഫെമിനിസം, മുസ്ലിം സ്ത്രീകളുടെ ഫെമിനിസം, ട്രാൻസ് വുമൻസിന്റെ ഫെമിനിസം, ഇന്റർസെക്ഷനാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കുന്നത്. പിന്നെ 90s നമ്മൾ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്, ജെൻഡറിന്റെ ഐഡിയോളജി, ജെൻഡറിന്റെ പെർസ്പെക്റ്റീവ്, ജെൻഡറിന്റെ പൊളിറ്റിക്സ്, ജെൻഡറിന്റെ സമരങ്ങൾ, അതിന്റെ യാത്രകൾ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനോടൊപ്പം തന്നെ ജെൻഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടായി, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത്, മെഡിക്കൽ രംഗത്ത് എത്രത്തോളം ജെൻഡർ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് അവരുടെ പഠനങ്ങളിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടും സയൻസിന്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ വല്ലാതെ മാറ്റി മറിച്ചിട്ടുണ്ട് ഈ ലോകത്തെ തന്നെ. ക്യുർ 2020 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ക്യുറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്യുർ ഐഡിയോളജി, ക്യുർ ഡൈവേഴ്സിറ്റി, ക്യുർ പെർസ്പെക്റ്റീവ്, ക്യുർ വൈവിധ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോഴാണ് കുറച്ചും കൂടി നമ്മുടെ വിദ്യാഭ്യാസം വളരെയധികം ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇന്റർസെക്സിനെ കുറിച്ച് നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു. അപ്പം ഇന്റർസെക്സിനെ കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രേഖകളിൽ അല്ലെങ്കിൽ ഇത്തരം കരിക്കുലങ്ങളിൽ പോലും വലിയ ചേഞ്ച് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മെഡിക്കൽ പഠന വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ പോലും അത്തരം വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അത്ര വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഓറിയന്റേഷൻ, അട്രാക്ഷൻ, പ്രിഫറൻസ്, ചോയ്സ് എന്നുള്ള മനുഷ്യന്റെ വൈവിധ്യപൂർണമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് WPATHനെ കുറിച്ച്, ഇവിടുത്തെ പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ശരീരങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അഖിലേന്ത്യമായ അല്ലെങ്കിൽ ഇന്റർനാഷണലി സംസാരിക്കുന്ന പുസ്തകമാണ് WPATH. ത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച്, WPATH ഇവിടുത്തെ ഒരു ആരോഗ്യ സംവിധാനത്തിൽ എങ്ങനെയാണ് WPATH നമ്മളോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസിന് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. ഇവിടെ കൃത്യമായിട്ട് ഇത്തരം ജെൻഡർ പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കാനോ സെക്ഷുവാലിറ്റി ഐഡിയോളജിയിൽ നിന്ന് സംസാരിക്കാനോ പറ്റുന്ന പ്രൊഫഷണൽസ് നമുക്കില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പൊ സർക്കാർ തന്നെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ടീമിനെ തയ്യാറാക്കുന്നുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് ഡോക്ടേഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ ഗവൺമെന്റ് തലത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള ആളുകളൊക്കെ ചേർന്നിട്ടുള്ളൊരു എത്തിക്സ് കമ്മിറ്റി കൊണ്ടുവരാൻ പോവാണ്. അതിന്റെ മീറ്റിംഗാണ് 20-21 നടക്കുന്നത് കൊച്ചു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പം ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു എത്തിക്സ് കമ്മിറ്റിയെയും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയൊക്കെ തീരുമാനിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ട്രാൻസ് മനുഷ്യരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അതിനുള്ള അവയർനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെയില്ല. അവരത്ര അവയർ ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. കേരളത്തിലെ മുഖ്യധാര സാധാരണ ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിലും അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിലനിൽക്കുന്ന സാമൂഹ്യാവസ്ഥയിൽ എങ്ങനെയാണ് ജെൻഡർ ഡൈവേഴ്സിറ്റി, ഇപ്പം പറഞ്ഞു നമ്മൾക്ക് അതിൽ പ്രശ്നമുണ്ട്, അപ്പൊ ആരാണ് നമ്മൾ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം. ആരാണ് നമ്മൾ? കാരണം നമ്മൾക്ക് അത് കൃത്യമായിട്ട് അറിയണം. ഒരാളുടെ ജെൻഡർ എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണം. ആർക്കാണ് അറിയേണ്ടത്? അതിന്റെ കൃത്യത ആരാണ് അളക്കുന്നത്? അവരെങ്ങനെയുള്ള ആളുകളായിരിക്കാം? അവരിവിടുത്തെ പുരുഷന്മാരാണോ അതോ അല്ലെങ്കിൽ മെജോറിറ്റിയിൽ നിൽക്കുന്ന അധികാരബോധത്തിൽ നിൽക്കുന്നവരാണോ, പവറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ സ്ത്രീകളാണോ, അല്ലെങ്കിൽ അത് ഒരു മതബോധത്തിൽ നിന്നുള്ള ആളുകളാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് നിൽക്കുന്ന ആളുകളാണോ, ആരാണ് ഈ ഞങ്ങൾ എന്നുള്ളത്. ഒന്ന് നമ്മൾ ജെൻഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജെൻഡർ നോൺ കൺഫോമിങ്ങിനെ കുറിച്ചും നമ്മൾ സംസാരിക്കണം. ഒരാൾക്ക് തൻ്റെ ജെൻഡറിനെ കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല, അയാൾക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നതാണ് ജെൻഡർ നോൺ കൺഫോമിങ് എന്ന് പറയുന്നത്. ജെൻഡർ നോൺ കൺഫോമിങ് ആയിട്ടുള്ള ആളുകളും നമുക്കിടയിലുണ്ട്. ഇപ്പൊ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ജെൻഡറിനെ അസൈൻ ചെയ്യുന്നത്? ജെൻഡർ അസൈൻമെന്റിനെ കുറിച്ച് സംസാരിച്ചു. നിർണയം, ഈ നിർണയിക്കുന്നത് പ്രസവം എടുക്കുന്ന ഡോക്ടറോ, പണ്ടൊക്കെ വൈറ്റാട്ടിമാരായിരുന്നു അല്ലെങ്കിൽ കെയർ ടേക്കർ ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു ഈ പ്രസവം എടുത്തിരുന്നത്. അപ്പോഴാണ് വജയും പീനസ് ഒക്കെ നോക്കി ഇത്തരം നിർണയങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ തങ്ങൾ വളരുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് എന്ത് ഐഡന്റിറ്റിയെ പെർഫോം ചെയ്യാനും എന്ത് ഐഡന്റിറ്റിയെ ബിഹേവ് ചെയ്യാനും എന്ത് ഐഡന്റിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായിട്ട് ഓരോ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള അവകാശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഉള്ളത്. അപ്പം ആ അവകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അവരത് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ജനിച്ച കുഞ്ഞിനെ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇത്തരത്തിലുള്ള ഭ്രൂണഹത്യകളിലേക്കും ഇത്തരത്തിലുള്ള കറക്റ്റീവ് സർജറികളിലേക്കൊക്കെ എങ്ങനെയാണ് കൊണ്ട് തള്ളുന്നത്? പ്രത്യേകിച്ച് ഇന്റർസെക്സ് ആളുകൾക്ക് ജനിക്കാൻ പോലും അവകാശമില്ലായിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരുപാട് ഭ്രൂണഹത്യകൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് തൃശ്ശൂരുള്ള സഹയാത്രികൾ എന്ന് പറഞ്ഞ സംഘടന, കാരണം പത്രങ്ങളിലൊക്കെ പെൺഭ്രൂണഹത്യകൾ എന്നാണ് വന്നിരുന്നത്. ഇപ്പൊ നമുക്കറിയാം വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ, വളരെ കുറച്ച് നൂറ്റാണ്ടുകളായിട്ടുള്ളൂ ഗേൾ ചൈൽഡ് പ്രിഫറൻസ് തുടങ്ങിയിട്ട്. അതുവരെ പുരുഷ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ജനനം മാത്രം മതി, പുരുഷ കുഞ്ഞുങ്ങൾ മാത്രം മതി, ആൺകുഞ്ഞുങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിച്ചിരുന്ന ലോക സംവിധാനമായിരുന്നു. പിന്നീടാണ് നമ്മൾ പെൺകുട്ടികളുടെ ജനനത്തിന്റെ അവകാശത്തെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അഭിമാനത്തെക്കുറിച്ചും ഡിഗ്നിറ്റിയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ പിന്നെയാണ് നമ്മൾ ഗേൾ ചൈൽഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു തീമിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ജനിക്കാൻ അവകാശമില്ലാതിരുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ പോലും ഇപ്പോഴും നമുക്ക് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം വിദ്യാഭ്യാസപരമായി സ്ത്രീകൾ പെൺകുട്ടികൾ അത്തരത്തിൽ പോകരുത്, അവർ ടെക്നോളജി ഉപയോഗിക്കരുത്, അവർ സയൻസിന് ഉപയോഗിക്കരുത്, അവർ വിദ്യാഭ്യാസം നേടരുത്, അവർ സ്വന്തം കാലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കരുത് എന്ന് വാദിക്കുന്നവർ തന്നെയാണ് ശരിക്കും ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുന്നത്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് മതബോധമുള്ള പൗരോഹിത്യ ബോധമുള്ള മിക്ക ആളുകൾക്കും ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തൊട്ടാ പൊള്ളുന്ന ഒരു സാധനമാണ്. ഈ തൊട്ടാ പൊള്ളുന്നതെന്ന് പറയുന്നത് ഞാൻ കരിക്കുലം കമ്മിറ്റിയിലെ അംഗമാണ്, പാഠപുസ്തക കരിക്കുലം കമ്മിറ്റിയിലെ. കുറച്ച് ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ തന്നെയാണ് നമ്പൂതിരിയും നായരും ജമാഅത്ത് ഇസ്ലാമിയും ആർ സി കത്തോലിക്കനും മാർത്തോമയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ സംസാരിക്കുന്ന ഒറ്റ വിഷയം ഇതാണ്, ജെൻഡർ തൊട്ടാ പൊള്ളും എന്നുള്ളത്. അപ്പൊ ഇവർക്ക് ഇത് മുഴുവൻ സംസാരിക്കുന്നത് പുരുഷന്മാരാണ്, ആണത്വ ബോധങ്ങളാണ്, അവരുടെ മസ്കുലിനിറ്റി എന്ന് പറയുന്ന ആ പവർ തന്നെയാണ്. അത് അവർ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഉപയോഗിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് അവരത് മറ്റുള്ളവർക്ക് മേൽ പ്രയോഗിക്കാൻ അവർ നിരന്തരം സംസാരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ജെൻഡർ തൊട്ടാൽ പൊള്ളും. എങ്ങനെയാണ് ജെൻഡർ തൊട്ടാൽ പൊള്ളുന്നത്? ജെൻഡർ എന്ന് പറയുന്ന വിഷയത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്? നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പല ആളുകൾക്ക് മേൽ നടക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കൺവെൻഷൻ തെറാപ്പി, കറക്റ്റീവ് സർജറിയൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞിന്റെ കൺസെന്റ് ഇല്ലാതെ ആ കുഞ്ഞിന്റെ ലിംഗ അവസ്ഥയെ സർജറി ചെയ്ത് മാറ്റാൻ ഒരു ഡോക്ടർക്കോ മാതാപിതാക്കൾക്കോ എന്താണ് അവകാശമുള്ളത്? ആ കുഞ്ഞ് പ്രായപൂർത്തിയാവുമ്പോൾ തീരുമാനിക്കും അതിനെന്ത് ചെയ്യണം അതിന് ഏത് ജെൻഡറിലേക്ക് അതിന് പെർഫോം ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്കറിയാം, ദൈവം എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതേസമയം ദൈവം സംസാരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും തുണ നൽകാനും സംരക്ഷണം നൽകാനും അത്തരം മനുഷ്യരോട് കരുണ കാണിക്കാനൊക്കെയാണ്. പക്ഷെ അത്തരം ബോധങ്ങളുള്ള ആളുകൾ തന്നെയാണ് ഇതിനെതിരെ പലപ്പോഴും മുൻപന്തിയിൽ നിന്ന് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് ദൈവത്തോടുള്ള ഒരു ആകർഷണമാവുന്നത്, സപ്പോർട്ട് സിസ്റ്റം ആവുന്നതെന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഔദാര്യത്തിന്റെ ഭാഷയിൽ നമ്മ അവർ കഷ്ടത അനുഭവിക്കുന്നു, അതുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ധാർഷ്ട്യബുദ്ധി അതൊക്കെ ഉണ്ടെങ്കിൽ അത് മോശം കാര്യമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ധാർഷ്ട്യബുദ്ധിയുടെ ആവശ്യമില്ല. ആരുടെ ഔദാര്യം കൊണ്ടല്ല ഇവിടെ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്, അവനവന്റെ സ്വാതന്ത്ര്യത്തിലാണ് ഓരോ മനുഷ്യരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പ്രത്യേകിച്ച് അംബേദ്കർ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത്, ഇക്വാലിറ്റി, ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് സമത്വം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള ഒരു സമത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ഫെർട്ടേണിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് സാഹോദര്യ മനോഭാവം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ ആ രീതിയിൽ ഒരു സാഹോദര്യ മനോഭാവത്തോടു കൂടി കാണുവാൻ കഴിയുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അയാൾക്കൊരു സമത്വ മനോഭാവം അല്ലെങ്കിൽ തുല്യതാ മനോഭാവം കാണിക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതേത് തരത്തിലുള്ള വ്യക്തികളായാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മളൊരു നൂറ്റാണ്ട് മുമ്പ് സംസാരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആര്യൻ സമയത്ത് ആര്യൻ വർണ്ണങ്ങളുടെ അല്ലെങ്കിൽ ആര്യൻ വർണ്ണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ എങ്ങനെയാണ് പുരുഷന്മാരെ ഇവിടുത്തെ അധികാരബോധം അടിച്ചമർത്തിരുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഹിറ്റ്ലറുടെ പുരുഷന്മാരുടെ ഗണ എന്ന് പറയുന്നത് നീണ്ട താടിയുള്ള, വൃത്തിയുള്ള കണ്ണുള്ള, വിരിഞ്ഞ ഷോൾഡർ ഉള്ള, നല്ല ഉയരമുള്ള പുരുഷനെയാണ് പുരുഷനായി കണ്ടിരുന്നത്. അതാണ് ആര്യൻ പുരുഷൻ എന്ന് പറഞ്ഞിരുന്നത്. പിന്നീടാണ് അതേ സമയത്ത് തന്നെ മറ്റ് കറുത്ത പുരുഷന്മാരെയോ ഉയരം കുറഞ്ഞ പുരുഷന്മാരെയോ ഈ പറഞ്ഞ എന്താ പറയുക സൗന്ദര്യ ബോധത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെർഫോമൻസ് ബോധത്തിൽ നിന്നുള്ള പുരുഷന്മാരെയൊന്നും നല്ല പുരുഷന്മാരായി കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പുരുഷന്മാരെ അവർ കൊന്നുകളയുകയും അടിമകളാക്കുകയും അവരെ ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അതിൻ്റെ ബാക്കിപത്രമാണ് അതിൽ നിന്നൊക്കെ മാറി വന്നിട്ടുള്ളൊരു ബാക്കിപത്രമാണ് ഇന്നത്തെ പുരുഷന്മാരെന്നുള്ളത്. അപ്പം നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിൽ എപ്പോഴും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത്, എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കണം, പുരുഷന്മാരെയും ആൺകുട്ടികളെയും. കാരണം പീഡനങ്ങൾ അനുഭവിക്കുന്ന ട്രാൻസ് മനുഷ്യർ മാത്രമല്ല പുരുഷന്മാരെ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ചൈൽഡ്ഹുഡിൽ ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള പീഡനം എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ് റൂമിലെ ആൺകുട്ടികൾ നടത്തിയിട്ടുള്ള പീഡനമാണ്, അതെന്നോട് ചെയ്ത ഒരു കാര്യമാണ്. അതേ പീഡനം പോലെ തന്നെ ഇപ്പോഴും പല ആൺകുട്ടികൾ തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ജെൻഡറിലോ സെക്ഷുവാലിറ്റിയിലോ ഒരു മാറ്റം വേണ്ട, ആണായാൽ മതി, പക്ഷെ അവരുടെ ശരീരത്തെയും അവരുടെ ഐഡന്റിറ്റിയും കണ്ടുകൊണ്ട് തന്നെ അത് പീഡിപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥ പലപ്പോഴും പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്കും ആൺകുട്ടികളായിട്ടുള്ള ആളുകൾക്കും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അപ്പം ശരീരത്തെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള, അവരെ ഹറാസ് ചെയ്യാനുള്ള, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസിക മനോഭാവമാണ് നമുക്കുള്ളത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആ മനുഷ്യത്വം കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനം, അതിന് പുറകെയാണ് ബാക്കി ഉള്ളതെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാ അമ്മ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ തന്നെ ആ കുഞ്ഞ് എന്തായിത്തീരണമെന്ന് ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ജെൻഡർ ഐഡന്റിറ്റിയോ ജെൻഡർ ഡൈവേഴ്സിറ്റിയോ സെക്ഷുവാലിറ്റിയോ സെക്സോ ഐഡന്റിറ്റിയോ ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ആ കുഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അത് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ വിശാലമായൊരു ലോകത്തെയാണ് അത് പ്രതീക്ഷിക്കുന്നത്. ആ വിശാലമായ ലോകത്തിലുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വൃത്തിയായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഈ സ്റ്റിഗ്മ ഡിസ്ക്രിമിനേഷൻ ഇനി വരുന്ന തലമുറയെങ്കിലും അനുഭവിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അവെയർ ചെയ്യേണ്ടതുണ്ട്, അഡ്വക്കസി ചെയ്യേണ്ടതുണ്ട്, സെൻസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച്.
ഇനി രണ്ടുപേർക്കുമുള്ള 10 മിനിറ്റ് വീതമുള്ള സംസാരത്തിനുള്ള അവസരമാണ്. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് സമയത്തിന്റെ വിഷയമാണ്. മാക്സിമം ആദ്യത്തെ ബെല്ലടിക്കുമ്പോൾ തന്നെ കൺക്ലൂഷന് വേണ്ടി റെഡിയാവുക. ഇനി 10 മിനിറ്റുള്ള 2 അവസരങ്ങളിൽ 9 മിനിറ്റിന് ശേഷമായിരിക്കും വാർണിംഗ് ബെല്ലടിക്കുക, അഥവാ 1 മിനിറ്റ് ആയിരിക്കും പിന്നെ ബാക്കിയുള്ളത്. ഏകദേശം സംസാരം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ റെഡിയാവുക. ആദ്യമായി സംസാരിക്കാൻ ഡോക്ടർ അബ്ദുള്ള ബാസിൽ CPA ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട ശീതൽ ശ്യാം പറഞ്ഞ വിഷയങ്ങൾ ഈ കരിക്കുലം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ ഒരു തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമായി പലപ്പോഴും വരുന്നു. ആധുനിക കാലത്ത് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഈ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എനിക്കും അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ജെൻഡറിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ സംസാരിക്കുക? അതുകൊണ്ടാണ് ഞാൻ എന്താണ് ജെൻഡർ, എന്താണ് ജെൻഡറിൻ്റെ ബേസ് എന്ന് ചോദിച്ചത്. പക്ഷെ ആ ഞാൻ എന്താണ് ജെൻഡർ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി വന്നത് ആർക്കാണ് ജെൻഡർ എന്താണെന്ന് അറിയേണ്ടത്. ഇവിടെയുള്ള പുരുഷന്മാർക്കാണോ, അധികാരമുള്ളവർക്കാണോ, അതിൻ്റെ ഹൈറാർക്കിക്കാണോ എന്നൊക്കെയാണ് ചോദ്യം തിരിച്ചു വരുന്നത്. അവിടെ ഞാൻ ചോദിക്കുന്നത് പുരുഷന്മാർക്കൊന്ന് ഈ സമൂഹം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ വളരെ പിന്നെ ബേസിക്കായി ഈ ഒരു ജെൻഡർ എന്നുള്ള വിഷയം സംസാരിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നല്ലോ. അപ്പോൾ ബേസിക്കായി ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് ജെൻഡർ എന്നുള്ളത് സംസാരിക്കേണ്ടതില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും ബേസിക്കായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്, എന്താണ് ജെൻഡർ എന്നുള്ളത്. അത് പറയാതെ ആർക്കാണ് ജെൻഡർ എന്താണെന്ന് അറിയേണ്ടത് എന്ന ചോദ്യം അതിനുള്ള മറുപടിയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. അപ്പോൾ ആ ജെൻഡർ എന്താണ്? അപ്പോൾ ഇവിടെ തന്നെ നേരത്തെ വിശദീകരിച്ചു, ജെൻഡർ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ സെക്ഷാലിറ്റിയും സെക്സും എല്ലാം ഒരു കുട്ടി ഗർഭകാലത്തായിരിക്കുമ്പോൾ തന്നെ അതെല്ലാം നിർണയിക്കപ്പെടുന്നുണ്ട്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ജെൻഡറും സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡന്റിറ്റിയും സെക്സും എല്ലാം നിർണയിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഗർഭകാലത്ത് നിർണയിക്കപ്പെടുന്നത് എന്താണ്? ആ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയുന്നു ഒരു പുരുഷ ശരീരത്തിലാണെങ്കിൽ പോലും അവന്റെ ജെൻഡർ ഐഡന്റിറ്റി സ്ത്രീയുടേതായിരിക്കാം എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഓക്കെ, അവിടെ ജെൻഡർ ഐഡന്റിറ്റി സ്ത്രീയുടേതാണ്. ആ ജെൻഡർ ഐഡന്റിറ്റിയുടെ ബേസ് എന്താണ്? ഗർഭകാലത്തെ നിർണയിക്കപ്പെടുന്നത് എന്താണ്? അത് ബ്രെയിനിലാണോ, അല്ല അവയവത്തിലാണോ, ലൈംഗിക അവയവത്തിലാണോ, സെല്ലുകളിലാണോ, അതല്ല വേറെ ഏതെങ്കിലും ജീനുകളിലാണോ, എന്തിലാണ് അത് നിർണയിക്കപ്പെടുന്നത് എന്നതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. പലപ്പോഴും ഈ വിഷയം ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ നിലക്കൊരു ഒരു അത്തരത്തിലുള്ളൊരു പിന്നെ ഹെൽത്തി അല്ലാത്തൊരു സംഭവത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കോളേജുകളിൽ സംസാരിക്കുമ്പോൾ എവിടെ സംസാരിക്കുകയാണെങ്കിലും നമ്മളുടെ ആദ്യം ഇങ്ങോട്ട് പറയുന്നത് നിങ്ങൾ ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തവരാണ്, ജെൻഡറും സെക്സും എന്താണെന്ന് ആദ്യം പോയി പഠിക്ക് എന്നിട്ട് ഈ വിഷയം സംസാരിക്കാൻ വരും എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഓക്കെ ജെൻഡറും സെക്സും വേറെയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്ന് തന്നെ എടുക്കാം. എങ്കിൽ സെക്സ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അത് ഗാമേറ്റ് ഫ്യൂഷന്റെ സമയത്ത് ഓരോ സെല്ലുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ് സെക്സ്. ഓക്കെ, അതിനുള്ള ഒബ്ജക്റ്റീവ് ബേസ് നമുക്ക് കൃത്യമായി ഏതൊരു മനുഷ്യന്റെ സെല്ലെടുത്ത് നോക്കിയാലും ഇത് കാണാൻ പറ്റും, ആണാണോ പെണ്ണാണോ എന്നുള്ളത് കാണാൻ പറ്റും. എങ്കിൽ ജെൻഡർ അങ്ങനെ ഏത് രൂപത്തിലാണ് നമുക്ക് മനസ്സിലാവുക? അതാണ് എന്റെ ചോദ്യം, അത് ഞാൻ ആവർത്തിക്കുകയാണ്. ജെൻഡറിന്റെ ബേസ് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ജെൻഡർ ഒബ്ജക്റ്റീവ് വെരിഫൈ ചെയ്യാൻ സാധിക്കുക എന്ന കാര്യവും കൂടി അതൊന്ന് പറയേണ്ടതുണ്ട് എന്ന് ആവർത്തിക്കുകയാണ്. പിന്നെ പറഞ്ഞത്, അപ്പോൾ ഇതിനോടുള്ള പ്രതികരണമായി പറഞ്ഞത്, സ്ത്രീകൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള സിസ് ആയിട്ടുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് മതി നമുക്ക് ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കാൻ, അല്ലെങ്കിൽ ട്രാൻസ് ആളുകളുടെ ഇന്റർസെക്സ് ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി. ഇത് ഒരു യഥാർത്ഥത്തിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ നമ്മളൊന്ന് പുറത്തേക്ക് നോക്കിയാൽ അവിടെ തൊഴിലാളികൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ അവിടെ ഡോക്ടർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഡോക്ടർമാർക്ക് കുറേ പ്രശ്നമുണ്ടാവും, HSന് കുറേ പ്രശ്നമുണ്ടാവും, മെഡിക്കൽ സ്റ്റുഡൻസിന് കുറേ പ്രശ്നമുണ്ടാവും, എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും പലതരം പ്രശ്നങ്ങളുണ്ടാവും. തീർച്ചയായും അതെല്ലാം അതിൻ്റെ മെറിറ്റിൽ നമ്മൾ സംസാരിക്കുകയും വേണം, ചർച്ച ചെയ്യേണ്ടതുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കാനിരിക്കുന്നത് ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ, ഞാനിവിടെ നിന്ന് വാദിക്കുകയാണ്, സ്ത്രീകൾ വിദ്യാഭ്യാസം അഭ്യസിക്കാൻ പാടില്ല, അവർ പഠിക്കാൻ പാടില്ല, അവർ ജോലി ചെയ്യാൻ പാടില്ല എന്ന് ഞാനിവിടെ ഈ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും ഞാനിവിടെ വാദിക്കുകയാണെങ്കിൽ അതിനെതിർക്കാം. പക്ഷേ ഞാൻ പറയാത്തൊരു കാര്യത്തിനെ അല്ലെങ്കിൽ എനിക്കൊരു തരത്തിലും വാദമില്ലാത്തൊരു കാര്യത്തിനെ എതിർക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു ഒരു പക്ഷേ എതിർത്ത് സംസാരിച്ചതായിരിക്കില്ല, എങ്കിലും നമ്മുടെ വിഷയത്തിൽ വരാത്ത കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ പുരുഷൻ, ഹിറ്റ്ലറിന് പുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൗരുഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാസ്കുലിനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പോലും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായേക്കാം. നമ്മൾ അതിനെ എതിർക്കേണ്ടതുണ്ട്. മാസ്കുലിനിറ്റി എന്താണ്, അല്ലെങ്കിൽ മാസ്കുലിനിറ്റി എപ്പോഴാണ് അത് പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, അത് നെഗറ്റീവ് ആകുന്നത് എപ്പോൾ എന്നുള്ളതൊക്കെ പുരുഷന്മാരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, എല്ലാത്തിനും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് മാസ്കുലിനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സംവാദമാണെങ്കിൽ അതാവാം. പക്ഷേ ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, കരിക്കുലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ ഐഡിയോളജികൾ, ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ഇത്തരം മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് കരിക്കുലം കമ്മിറ്റിയിൽ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഡിസ്കഷൻസിലാകട്ടെ, എന്തുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സ് ഇതിൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുന്നു? അത് ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, അത് റിയാലിറ്റിക്കെതിരാണ്. ആ റിയാലിറ്റിക്കെതിരല്ല എന്ന് വാദമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഒന്നുകിൽ തെറ്റാണെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞു, ഇത്തരം ആളുകൾക്ക് തന്നെ എതിരാണ് ഈ പ്രയാസം അനുഭവിക്കുന്ന, ട്രാൻസ് ആണെങ്കിലും ഇന്റർസെക്സ് ആണെങ്കിലും അത്തരം ആളുകൾക്ക് തന്നെ എതിരാണ് ഈ പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞു. ആ അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വാദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള സൊസൈറ്റി, സൊസൈറ്റിയെ വലിയ രൂപത്തിൽ ഈ ജെൻഡർ പൊളിറ്റിക്സ് ബാധിക്കുന്നുണ്ട്. ഞാൻ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ആ പോയിന്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ കാരണവും ഇതന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം പാഠ്യപദ്ധതിയിലേക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ പൊളിറ്റിക്സും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാൻ കാരണം എന്താ? പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം ഇത്തരം ജെൻഡർ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നതിന് വഴി കുട്ടികളിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജെൻഡർ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ, കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് എതിർക്കുന്നത്. അത്തരത്തിലുള്ള ജെൻഡർ കൺഫ്യൂഷനുള്ള ഒരു പുതിയ തലമുറ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തലമുറ ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായും ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് അതിനെ എതിർക്കാൻ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇന്റർസെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇന്റർസെക്സിന്റെ വിഷയത്തിൽ ശരിയാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ വാദം, അവർ പ്രായപൂർത്തിയായത്, ഇന്റർസെക്സ് മാത്രമല്ല ഏത് മനുഷ്യനാണെങ്കിലും അവർ പ്രായപൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഏകദേശം വകതിരിവാകുമ്പോഴാണ് അവരുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത് എന്നതാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ വാദം. ആ വാദം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അതിന്റെ പേരിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള രണ്ട് അവയവങ്ങളോട് കൂടിയോ, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള ചെറിയ അവയവങ്ങളുടെ എന്തെങ്കിലും വ്യത്യാസങ്ങളോട് കൂടിയൊക്കെ ജനിക്കുന്ന, വളരെ മിനിമൽ ആയിട്ടുള്ള സർജറികളിലൂടെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആ കുട്ടികളെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അതായത് ഇപ്പോഴുള്ള മെഡിക്കൽ സയൻസിന്റെ ആ ഒരു പുരോഗതി കൊണ്ട്, സയൻസ് ഒരുപാട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഉപകാരമാണ്. ഇത്ര മുമ്പൊക്കെ ഒരുപാട് ഇന്റർസെക്സ് ആയിട്ടുള്ള ചെറിയ രൂപത്തിലുള്ള അവയവങ്ങൾ ചിലപ്പം പുറമെ പിന്നെ വജൈനയായിരിക്കും, പക്ഷെ ഉള്ളിൽ ചെറിയ രൂപത്തിലുള്ള മൈനർ ആയിട്ടുള്ള ടെസ്റ്റിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല രൂപത്തിലുള്ള ഇന്റർസെക്സ് ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാത്തിൻ്റെ പറ്റിയല്ല, നമുക്ക് വളരെ പിന്നെ ആംബിഗ്വിറ്റിയുള്ള പല വിഷയങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സർജറി ഒഴിവാക്കേണ്ടതുണ്ട്, എന്നിട്ട് അവരുടെ പിന്നെ പ്രായപൂർത്തിയാകാനൊക്കെ കാത്തു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും. അതല്ലാത്ത വളരെ ചെറിയ മൈനർ സർജറികൾ കൊണ്ട് രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്ന, ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കുട്ടികളുടെ സർജറി എന്തിനാണ് ജെൻഡർ പൊളിറ്റിക്സുകാർ അത് നിർത്തിവെപ്പിക്കുന്നത്, അതിനെ ബാൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? ആ കുട്ടികൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പിന്നെ ശീതൽ ശ്യാം പറഞ്ഞു, ദൈവം സംസാരിക്കുന്നത് കാരുണ്യത്തിന്റെ ഭാഷയാണ്, എല്ലാവരോടും കരുണ കാണിക്കാൻ. ഞാൻ പറയുന്ന ആ കരുണ നമുക്ക് ഇന്റർസെക്സുകാരോട് കാണിച്ചുകൂടെ? എന്തിനാണ് ജെൻഡർ പൊളിറ്റിക്സുകാർ ആ കരുണ ഇല്ലായ്മ ചെയ്യുന്നത്? അതായത് നമുക്ക് ശാസ്ത്രത്തിന്റെ വികാസം കൊണ്ട്, വൈദ്യശാസ്ത്രത്തിന്റെ വികാസം കൊണ്ട് ഇപ്പൊ ഇന്റർസെക്സ് കുട്ടികളെ ഒരു പരിധിവരെയെങ്കിലും, ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികളെ ജനിക്കുന്ന സമയത്ത് തന്നെ സർജറി ചെയ്ത് അവരെ പിന്നെ ഒരു പ്രശ്നമില്ലാതെ, ഈവൻ അവർക്ക് വലുതായി വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് പോലും അറിയാത്ത രൂപത്തിൽ, വളരെ നോർമൽ ലൈഫ് പറ്റുന്ന രൂപത്തിൽ നമ്മുടെ വൈദ്യശാസ്ത്രം മുന്നോട്ട് പോയിരുന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയ ഒരു പരിഹാരത്തെ എന്തിനാണ് ജെൻഡർ പൊളിറ്റിക്സുകാർ അതിനെ ബാൻ ചെയ്യാൻ മുന്നോട്ട് വന്നുകൊണ്ട് അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതാണ് എൻ്റെ വീണ്ടുമുള്ള ചോദ്യം. അത്തരം പരിഹാര ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത് ആ കുട്ടികളുടെ കൂടി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ആരെയും ആക്രമിക്കുന്നതിനെ കുറിച്ചോ ഞാൻ പറഞ്ഞത് എന്താ, തെറി പറയാൻ പോ, അത് ഔദാര്യമല്ല എന്നാണ് ഞാൻ, എൻ്റെ വാദം എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഞാൻ ഒരു ഔദാര്യത്തിൻ്റെ ഭാഷയിലല്ല പറഞ്ഞത്. നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർ എന്ന നിലക്ക് ഒരാളെയും, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ മാത്രമല്ല, ഒരാളെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, ഒരാളെയും അതിക്രമിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞു, ഒരാളെ ഉപദ്രവിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഔദാര്യത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എന്റെ വാദല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജെൻഡർ പൊളിറ്റിക്സ് കൊണ്ട് ഏറ്റവും ഉപദ്രവം നേരിടുന്നത് ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ട്രാൻസ്, അതുപോലെ തന്നെ ഇന്റർസെക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന അത്തരം ആളുകൾ തന്നെയാണ്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെ തടയരുത് എന്നുള്ളതാണ് എനിക്ക് വീണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്.
അബ്ദുള്ള ബാസിൽ സി പി യുടെ സംസാരത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശീതൽ ശ്യാമനെ ക്ഷണിക്കുന്നു.
സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാദപ്രതിവാദം സെഷനിൽ പങ്കെടുക്കുന്നത്. അപ്പം ഇദ്ദേഹം എന്നോടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒന്ന്, ഇദ്ദേഹം ഇന്റർസെക്സ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് ജെൻഡറിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ധാരണയുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ജെൻഡറിനെ ഞാൻ എലോബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ തിരുന്നത്. അതാണ് പ്രധാന കാരണം. കാരണം എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ചപ്പോഴാണ് എന്നോട് ഈ വാദങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായത്. മറ്റൊന്ന്, അദ്ദേഹം ഒരു അവസാന സമയത്ത് പറഞ്ഞത് ആ വാദം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ഞങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണോ ഞാൻ കരുതേണ്ടത്, അതോ അദ്ദേഹം ഞങ്ങൾ എന്നുള്ളത് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് ഞാൻ എലോബറേറ്റ് ചെയ്ത് പറയാത്. കാരണം ഇവിടെ ഇരിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയ ധാരണ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ചൊക്കെ. അപ്പം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അതിനെ എലോബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, അതോ ഇവിടെ ഇരിക്കുന്ന സദസ്സിന് മൊത്തം എലോബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ആ വാദം ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് എന്നുള്ളത് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അബ്ദുൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പേഴ്സൺ ആണെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട മറുപടിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എന്നുദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഒന്ന്, ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ലോകമൊട്ടുക്കും വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. അതിനെ നമ്മൾ എതിർക്കാം, പലതരത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ജെൻഡർ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ഗ്ലോബലി അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു മാറ്റങ്ങളാണ്. അത് എന്ന് പറയാം, ലോകരാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് യുവതലമുറയ്ക്കിടയിൽ എങ്ങനെയാണ് ജെൻഡർ ഇൻക്ലൂസിവിറ്റി ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിച്ചു കഴിഞ്ഞാൽ ഫൈൻ വെച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഫാറൂഖ് കോളേജിൽ 100 ക്യാമറകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 ക്യാൻറ്റീനായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആൺകുട്ടികളെയും നിരീക്ഷിക്കാനും അവർ പഠനകാലത്ത് സംസാരിച്ചിരിക്കുമ്പോൾ, പഠനകാലത്ത് പോലും ഒരുമിച്ച് ഇടപഴകുമ്പോൾ പോലും അത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുന്ന ബോധങ്ങളാണ് ഈ പറയുന്ന കരിക്കുലം കമ്മിറ്റിയിലും ഇത്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റധികാര ബോധങ്ങളിലൊക്കെ ഇരിക്കുന്നത്. അത് വളരെ ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പല അധികാര ബോധങ്ങളിൽ ഇരിക്കുന്നതും ഒക്കെ പലതും ഇത്തരം മതബോധങ്ങളിൽ നിന്നും രാഷ്ട്രീയ ബോധങ്ങളിൽ നിന്നുമാണ്. അത്തരം ബോധങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവരുടെ മാത്രം ചിന്തകളിൽ നിന്ന് മാത്രമാണ്. അതിനപ്പുറം അവർക്ക് പുതിയ കാലഘട്ടത്തിലെ ഒരു മാറ്റങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഒരു തീവ്രതയെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ സ്റ്റിഗ്മസൈസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഗവൺമെന്റിനെ പോലും സമീപിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് വെറുതെ അല്ല സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതിവിടെയുള്ള ആളുകൾ പണിയെടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ വിയോജിക്കുന്നവരുണ്ടാവും, ശരി തന്നെ. പക്ഷെ യോജിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിരന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തിയതിന്റെ ഫലമായി തന്നെയാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ധാരണയില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ അതിനെതിരെ ഒരു കമന്റ് ഇട്ടത് ഓൺലൈൻ ന്യൂസിൽ വന്നപ്പോൾ അതിന് താഴെ വന്ന കമന്റ് മലയാളികളായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിന് താഴെ കമന്റ് പോയിട്ടുള്ളത്. ഇനി ആരാണ് പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കുന്നത്, സണി ലിയോൺ ആണോ അതോ ശക്കിലയാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കമ്പോണ്ടന്റ് എന്ന് പറയുന്നത് അതൊരു ഐഡന്റിറ്റിയെ കുറിച്ചാണ്, ഇക്വാലിറ്റിയെ കുറിച്ചാണ്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്, വാല്യൂസിനെ കുറിച്ചാണ്, ഡിഗ്നിറ്റിയെ കുറിച്ചാണ്, അവനവനെ കുറിച്ചാണ്, സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചാണ് എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുക തന്നെയാണ് സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്കിടയിൽ ചെയ്യേണ്ടത്. കാരണം കുട്ടികൾ ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ശരീരത്തിന് നേരെ നമുക്ക് തന്നെ ഒരു അപകർഷതാബോധമുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹിക്കാൻ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളോട് സ്നേഹം ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാൻ കഴിയുക? മറ്റൊരാളുടെ ശരീരത്തെ നോക്കി പരിഹസിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? പലപ്പോഴും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള മസ്കുലിൻ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഈ മസ്കുലിൻ ബോധം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പഠന സമയത്ത് തന്നെ വേർതിരിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ തന്നെ പിന്നെ അവരുടെ കളിക്കളങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ഇടങ്ങൾ, അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ മുമ്പോട്ട് പോകുന്ന മിക്ക വഴികളിലും ഓരോ തരത്തിലുള്ള വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ ബൈനറിയെ നമ്മൾ തരംതിരിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൽ നിന്ന് ചാടിക്കടക്കുന്ന, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് ആൺകുട്ടികളുണ്ട്. അവർ കുറച്ചുകൂടി എന്താ പറയാ, അവരുടെ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു നമ്മൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അവനവന് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് അവനവന് ബോധ്യമായി. അവനവൻ എന്ത് കഴിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവനവന് ബോധ്യമായി. അവനവൻ എന്ത് വിശ്വസിക്കണം, വിശ്വാസം എന്തിൽ പ്രകടിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അവനവന് ബോധ്യമായി. അവനവൻ അവന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ബോധ്യമായി. ഈ ഈ നാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഉത്തരവാദിത്ത ബോധമുള്ളവരായി തങ്ങൾ മാറണമെന്നുള്ള കാര്യത്തിൽ പുതിയ തലമുറയ്ക്ക് ബോധ്യമുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാനായിട്ട് സമൂഹത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഇത്തരത്തിലുള്ള ഡിബേറ്റുകളും ഇത്തരത്തിലുള്ള അവയർനെസ് ക്രിയേഷൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം, അപ്പം ഞങ്ങളാണ് ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവന്നതെന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. അതെല്ലാ തരം മനുഷ്യരും ഉൾക്കൊണ്ടുവാനാണ്. കാരണം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, അത് സ്ത്രീകൾ, പെൺകുട്ടികൾ, മുസ്ലിമുകൾ, ദളിതരുകൾ, ആദിവാസികൾ, ക്യുർ മനുഷ്യർ, ഡിസബിൾ ഏബിൾ മനുഷ്യർ, FSW ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്, PLHIV പീപ്പിൾ വിത്ത് ലിവിങ് ആൻഡ് HIV ആൻഡ് എയ്ഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം, നമ്മൾ ജെൻഡറിനെ കുറിച്ച് ഇന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ടായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് പുതിയ തലമുറ അത് പഠിക്കേണ്ടതുണ്ട്, അവരത് മനസ്സിലാക്കേണ്ടതുണ്ട്, അവരത് അവെയർ ആവേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് കൺസേൺഡ്? കാരണം ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന്റെ ആഗ്രഹത്തോടുകൂടി ആ കുഞ്ഞിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാനല്ലാതെ മുതിർന്നവരായ, പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് ആ കുഞ്ഞുങ്ങളുടെ മേൽ ഏത് തരത്തിലുള്ള അധികാരം പ്രയോഗിക്കാനാണ് പറ്റുന്നത്? പ്രത്യേകിച്ച് കറക്റ്റീവ് സർജറി എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. കൺവെൻഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. മദ്രാസ് ഹൈക്കോടതി ഇപ്പൊ അടുത്ത് തന്നെ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഉടനെ തന്നെ അത് ഡീക്രിമിനലൈസ് ചെയ്യും ഇന്ത്യയിൽ കൺവെൻഷൻ തെറാപ്പി. ഇപ്പോഴും കോഴിക്കോടും മലപ്പുറം അങ്ങനെയുള്ള ഈ മലബാർ മേഖലയിലുള്ള മിക്ക ജില്ലകളിൽ ഇത്തരത്തിലുള്ള കൺവെൻഷൻ തെറാപ്പി നടത്തുന്ന വ്യാജ ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ പ്രസിദ്ധനായൊരു ഡോക്ടറാണ് ഗൃഹലക്ഷ്മി മാഗസീനിൽ വളരെ മോശമായിട്ടുള്ള ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അതിനെതിരെ മന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുത്തു, അദ്ദേഹത്തിന്റെ പണിയും തീർപ്പിച്ചു. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. ഇത്തരം മനുഷ്യരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അതങ്ങോട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാം. അതിന് സംസാരിക്കാനുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഒരു പുരുഷനായിട്ടുള്ള വ്യക്തി അയാളുടെ ശരീര അവയവം നോക്കിയിട്ടാണ് പലപ്പോഴും അയാൾ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലാതെ തലച്ചോറ് നോക്കിയിട്ടല്ല. പലപ്പോഴും എനിക്ക് ഒരാളോട് ആകർഷണം തോന്നുന്നതും അട്രാക്ഷൻ തോന്നുന്നതും പ്രിഫറൻസ് തോന്നുന്നതും ചോയ്സ് തോന്നുന്നതും എല്ലാം എന്റെ തലച്ചോറാണ്. ഒരു പെൺകുട്ടിക്ക്, സിസ്ഹെട്രോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ കാണുമ്പോൾ ആകർഷണം തോന്നുന്നത് അത് അവയവം കണ്ടിട്ടായിരിക്കത്തില്ല, തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനം മൂലമാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്നും ആരോഗ്യരംഗത്തെ ആളുകൾ എഴുതാറില്ല എന്നുള്ളത് തന്നെയാണ്. അവരെപ്പോഴും അവയവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടത് കൈകൊണ്ട് എഴുതുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് ആ ഇടത് കൈ മാറാൻ വേണ്ടി ചികിത്സിച്ച് മാറ്റി വലത് കൈയിലേക്ക് ആക്കുന്നത്? സ്വാഭാവികമായി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇടത് കൈ കൊണ്ട് എഴുതാനുള്ള ഒരു സവിശേഷത. അതൊരു സവിശേഷതയാണ്. ആ സവിശേഷതയെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിർബന്ധ ബുദ്ധി മൂലം അത് വലത് കൈ കൊണ്ടാക്കണം. ഞങ്ങൾ മെജോറിറ്റി വലത് കൈ കൊണ്ട് എഴുതുന്ന ആൾക്കാരാ, അതുകൊണ്ട് നിങ്ങൾ വലത് കൈ കൊണ്ട് എഴുതൂ, ഞങ്ങൾ സർജറിയിലൂടെ വലത് കൊണ്ടാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു സവിശേഷത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. കാരണം സ്ത്രീകളുടെ സവിശേഷതയെക്കുറിച്ച്, പ്രസവിക്കാനും ആർത്തം ഉണ്ടാക്കാനും മുലയൂട്ടാനും ഉള്ള സ്ത്രീയുടെ സവിശേഷതയെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് സമയം കഴിഞ്ഞു, ഞാൻ കുറച്ചും കൂടി സംസാരിക്കാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന മെജോറിറ്റി ഉള്ള വുമൺ ബോഡിയെ കുറിച്ച് പോലും ഇവിടെ ഒരു ധാരണയില്ല. ഒരു ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഒരു ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിയുടെ ശരീര അവയം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവരാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഔദ്യോഗികമായി സംസാരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു.
5 മിനിറ്റ് വീതമുള്ള സംസാരങ്ങളായിരിക്കും. ആദ്യമായി അബ്ദുള്ള ബാസിൽ CPA സംസാരിക്കാൻ ക്ഷണിക്കുന്നു.
പലപ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയില്ലാത്തവരാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. എന്താണ് ആ ധാരണ എന്നുള്ളതാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. ഞാൻ ചോദിച്ചു ആവർത്തിച്ച് ചോദിച്ച കാര്യമാണ് എന്താണ് ആ ധാരണ. ഞങ്ങൾക്ക് ഓക്കെ, ഞങ്ങൾക്ക് പലതരം പിന്നെ അറിവുകേടുകൾ ഉണ്ടാകാം, പക്ഷെ പറഞ്ഞു തരൂ എന്താണ് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം, ജെൻഡർ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് ബേസ്. ഓക്കെ, ഞങ്ങൾക്ക് അറിയില്ല, ശരി, അറിയില്ല എന്നെ വരൂ, ഇനി അത് വിശദീകരിച്ചു തരൂ. എന്താണ് ഒബ്ജക്റ്റീവ് ബേസ്? നേരത്തെ പറഞ്ഞു, ഗർഭകാലത്ത് തന്നെ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാര്യം, അവിടെ തന്നെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡന്റിറ്റിയും നിർണയിക്കപ്പെടുന്നു. എന്താണ് ആ നിർണയം, എങ്ങനെയാണ് ആ നിർണയിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് വിശദീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മൾ ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സ് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ജെൻഡർ എന്താണ്, അല്ലെങ്കിൽ ജെൻഡർ എങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിലെങ്കിലും നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചർച്ച ഒരു ഉപകാരപ്രദമാകുമല്ലോ എന്നുള്ള നിലക്കാണ് ഞാനത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇന്റർസെക്സ് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി അത് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരാണ് ഞാൻ പറയുന്നത്, മദ്രാസ് ഹൈക്കോടതി അത് നിരോധിക്കാൻ കാരണം എന്താണ്, ജെൻഡർ പൊളിറ്റിക്സുകാർ അവിടെ പോയി എന്ത് ചെയ്തു, പിന്നെ പെറ്റീഷൻ കൊടുത്തു, അങ്ങനെ ഒരു വിധി പിന്നെ വാങ്ങി. ഇപ്പോ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റർസെക്സ് കുട്ടികൾക്ക് അവർക്കുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവർ ജനിക്കുമ്പോൾ ചെറിയ രൂപത്തിലുള്ള അവയവ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സർജറി ചെയ്ത് വളരെ നോർമലായ ലൈഫ് അവർക്ക് സാധ്യമാകുമായിരുന്നു. ഈ LGBT പൊളിറ്റിക്സുകാർ മദ്രാസ് ഹൈക്കോടതിയിൽ പോയി ഇതിനെതിരായ ഒരു വിധി വാങ്ങി, അങ്ങനെയുള്ളൊരു ഓർഡർ പുറത്തിറങ്ങി, ഇപ്പൊ ഇന്റർസെക്സ് കുട്ടികൾക്ക് സർജറി ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആ പ്രയാസത്തോടുകൂടി ജീവിക്കുകയാണ്. 10-18 വർഷം ഈ പ്രയാസത്തോട്, ഇപ്പൊ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് നമുക്കറിയാം, വളരെ ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സർജറി ചെയ്ത് നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് മുന്നോട്ട് കൊണ്ടു പറ്റും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽസും ടിഷ്യൂസും എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വലിയ പ്രയാസമാണ്. ഇത് മെഡിക്കൽ സയൻസിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ മുച്ചിരിന്റെ സർജറി എടുത്തോക്കുക, അങ്ങനെയല്ല, ഏത് സർജറി എടുത്തോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ പ്രയാസമാണ്. പക്ഷെ ആദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരെ രക്ഷിക്കെടുക്കാൻ പറ്റും. എന്തിനാണ് തമിഴ്നാട്ടിലെ കുട്ടികളെ നിങ്ങൾ വഴിയാധാരമാക്കിയത്? എന്തിനാണ് തമിഴ്നാട്ടിലെ ഇന്റർസെക്സ് കുട്ടികളെ നിങ്ങൾ ഉപദ്രവിച്ചത് എന്നതാണ് ഞാൻ വ്യക്തിയോടല്ല ചോദിക്കുന്നത്, പിന്നെ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സിന് എന്നുള്ള ആശയത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തിനാണ് അത്തരത്തിൽ പരിഹാര ശ്രമങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞു, ജെൻഡർ പൊളിറ്റിക്സ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ, ജെൻഡർ ന്യൂട്രാലിറ്റി കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്ന ചെറിയ കുട്ടികളോട്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നോക്കൂ, അത്രയും ജെൻഡറുകളുണ്ട്, നിങ്ങൾ അതിൽ ഏത് ജെൻഡറുമാകാം എന്നൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ജെൻഡർ കൺഫ്യൂഷൻ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കണക്കുകൾ കാണുന്നു. എന്തിനാണ് അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു? ആ കാര്യം ഞാൻ പറഞ്ഞു, അതിന് ഒരു പ്രതികരണം ഞാൻ കണ്ടില്ല. അതേപോലെ തന്നെ ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണം, അവയർനെസ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവയർനെസ് ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? റിസർച്ച് നടക്കണ്ടേ? അൺബയാസ്ഡ് ആയിട്ടുള്ള റിസർച്ച് നടക്കണ്ടേ? പക്ഷെ അത് നടത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഡെബ്രാസോന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു, ജെയിംസ് ഗാറ്റ്സ്ബിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ എന്ത് ചെയ്യാണ്, റിസർച്ചേഴ്സ് തടയുകയാണ്, അതിന് ബ്ലോക്ക് ഇടുകയാണ്. ഇങ്ങനെ പഠനങ്ങൾ തടഞ്ഞതുകൊണ്ട്, സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ തടഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനുള്ള പരിഹാരത്തിലേക്ക് പോകാൻ സാധിക്കുക, ഏതെങ്കിലും രൂപത്തിൽ പരിഹാരം ഉണ്ടാകുന്നതൊക്കെ തടഞ്ഞാൽ പിന്നെ എങ്ങനെ പറ്റുക. പിന്നെ ഞാൻ പറഞ്ഞു സെക്സ് റീഅസൈൻമെന്റ് സർജറി SRS നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുള്ള പരിഹാരമാണ് എന്ത് ചെയ്യുന്നത്, ജെൻഡർ പൊളിറ്റിക്സുകാർ അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്, ഓൾറെഡി ഇത്തരത്തിലുള്ള മാനസികമായി ഇങ്ങനെ ഒരു പിന്നെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം അനുഭവിക്കുന്ന ആളുകൾ ശാരീരികമായി കൂടി പ്രയാസങ്ങൾ അനുഭവിക്കുകയും അവർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം പല ആളുകളും ആത്മഹത്യ, കേരളത്തിൽ പോലും അത്തരം ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശരിയായ പിന്നെ ശരിയായതല്ലാത്ത ഒരു പരിഹാരം നിങ്ങൾ നിർദ്ദേശിക്കുന്നു, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ശരിയായ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കുന്നു, പിന്നെ ഞങ്ങൾ ആരാണ്? ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്നൊക്കെ സംസാരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു പോകുന്നതാണ്, ഞാൻ ആരെയും അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞതെന്നല്ല. ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ള നിലക്ക് വേണമെങ്കിൽ ഇനി ഞാനെന്നോ എനിക്ക് എന്നോ മാറ്റി ആ ഒരു പദം മാറ്റാം. അതിലും നല്ലല്ലോ വിഷയം, നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിനോടൊരു പ്രതികരണമായിട്ട് പറയാം.
ശീതൽ ശ്യാം അടുത്തതായി സംസാരിക്കും.
ഞാൻ തന്നെയാണ് ഉപയോഗിച്ചത്, ഞാൻ എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ക്ലാരിറ്റി വന്നത്. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ജെൻഡറിനെ കുറിച്ച് സംസാരിച്ച ആൾക്ക് വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഇപ്പോഴും ഉണ്ട്. കാരണം സദസ്സിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ജെൻഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അത് വളരെ എലോബറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഈ 5 മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് സംസാരിച്ചാൽ തീരത്തില്ല. ഞാൻ ഒന്ന് ഇദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം. എന്തായാലും ഇവിടെ ഒരു ഡിബേറ്റ് ആണല്ലോ നടക്കുന്നത്. ഇന്റർസെക്സ് കമ്മ്യൂണിറ്റിക്കുള്ള ഒരു എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട് ഇന്റർസെക്സ് സമൂഹത്തിൻ്റെ കറക്റ്റീവ് സർജറിയുമായി ബന്ധപ്പെട്ടല്ല മദ്രാസ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. മദ്രാസ് ഹൈക്കോടതി കൺവെൻഷൻ തെറാപ്പിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ വ്യാജ ഡോക്ടർമാർ ക്യുർ മനുഷ്യരായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്ന, പ്രത്യേകിച്ച് ഹോർമോണൽ തെറാപ്പി, മാനസിക രോഗികൾ, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അത്തരം ആളുകളിലേക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഡോക്ടർമാരടക്കമുള്ള ആളുകളല്ല, പലതരത്തിലുള്ള മത സംവിധാനത്തിലുള്ള വൈദികരായിട്ടുള്ള, ഇപ്പം കത്തോലിക്ക വൈദികരുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം പുരോഹിതരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ ഹിന്ദു തിരുമേനിമാരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ കൂടോത്രം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ വഴിയാധാരമാക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അതിലുപരി ആരോഗ്യരംഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കൺവെൻഷൻ തെറാപ്പി ചെയ്യുന്ന ഡോക്ടേഴ്സും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് നിരോധിച്ചതെന്ന് പറഞ്ഞാൽ, അത് ഇന്റർസെക്സ് മനുഷ്യരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല കോടതി പറഞ്ഞത്. ഇന്റർസെക്സ് മനുഷ്യര് ജനിക്കണം, അവർ സ്വയം അഭിമാനത്തോടെ എപ്പോഴാണോ തങ്ങൾ ഇതാണെന്ന് അവർക്ക് പറയാൻ താല്പര്യമുണ്ടാവുന്നത്, അപ്പോൾ വരെ അവർ ജീവിക്കട്ടെ. അവിടെ മറ്റൊരാള് അവരുടെ ലിംഗത്തിൽ നോക്കി ഇതിൽ ഇത്ര പ്രശ്നമുണ്ട്, അത് നോർമലാക്കണം. അപ്പൊ എവിടെയാണ് നോർമൽ, എവിടെയാണ് അബ്നോർമൽ, ഹൂ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ നോർമലും അബ്നോർമലും? പലപ്പോഴും ഇത് പലരും സംസാരിക്കുന്ന ഒരു കാണ് നോർമൽ, ഞങ്ങൾ നോർമൽ, നിങ്ങൾ അബ്നോർമലാണ്, നമ്മളും നിങ്ങളൊക്കെ നോർമൽസ് ആണ്, നിങ്ങളാണ് ഞങ്ങൾ അബ്നോർമൽ സംവിധാനത്തിലേക്ക് ആക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ആളുകൾ, നോർമൽ എന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അതിനൊരു കാരണം എങ്ങനെയാണ് ഒരു വ്യക്തി പ്രശ്നമുണ്ടാക്കപ്പെടുന്നത്? ഇപ്പൊ ഞാൻ എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ ഫെമിനിറ്റിയാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്, എൻ്റെ ഫെമിനിറ്റി എൻ്റെ വീടിനുള്ളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമായത് എൻ്റെ മാതാപിതാക്കളാണ്, കാരണം എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, എൻ്റെ ജെൻഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് അറിയത്തില്ല, എൻ്റെ സ്കൂൾ ടീച്ചർമാർക്ക് അറിയത്തില്ല, എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് അറിയത്തില്ല. അതുകൊണ്ടാണ് അവരെന്നെ പെണ്ണാക്കാൻ ശ്രമിച്ചത്, അവരടിച്ചിട്ട് ഇടിച്ചിട്ടാണ് എന്നെ പെണ്ണാക്കാൻ ശ്രമിച്ചത്, അവരെന്നെ ആണാണോ പെണ്ണാണോ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തുണി ഊരി എറിഞ്ഞത്. ഇതിന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ടീച്ചറാണ്, ആ ടീച്ചർ തന്നെയാണ് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് ഈ കുട്ടിക്ക് മാനസികമായിട്ടുള്ള രോഗമാണെന്ന്, ടീച്ചറാണ് നിർണയിച്ചത് എനിക്ക് മാനസിക രോഗമാണെന്ന്. അതേ മാതാപിതാക്കളാണ് എന്നെ ഡോക്ടർ അടുത്തും കൊണ്ടുപോയത്, ഒരു ധ്യാന കേന്ദ്രത്തിലും കൊണ്ടുപോയി ഇരുത്തിയത്, എന്നിട്ട് എനിക്കൊരു ചേഞ്ച് ആയിട്ടില്ല. അതിനുശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള ട്രോമ, വയലൻസ്, അറ്റാക്ക്, ഡിസ്ക്രിമിനേഷൻ, ഫിയർ, ഇവിടെയാണ് ഞാൻ അബ്നോർമൽ ആവുന്നത്. അതിന് സമൂഹം വലിയൊരു കാരണമാണ്. ഈ പറയുന്ന ജെൻഡർ ഇൻക്ലൂഷനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ അത് അബ്നോർമലാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞുണ്ടാവുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന്റെ തീവ്രതയെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ എത്ര സർജറി ചെയ്തിട്ട് മാറ്റിയാലും ആ ഇടതുകൈ തന്നെയാണ് ഇരിക്കുക. അത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സർജറി ചെയ്യാതെ ജീവിക്കാൻ അവന്റെ അമ്മ വിട്ടതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ആദ്യമായി പാർലമെന്റ് മത്സരത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത്. അങ്ങനെ ഒരാൾ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ട്രാൻസ്ജെൻഡർ പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി കേരളത്തിലെ എം കെ മുനീർ, സംസ്ഥാന സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ എം കെ മുനീർ കൊണ്ടുവന്ന പോളിസിയിൽ ഇന്റർസെക്സ് പേഴ്സണെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോളിസി കേരളത്തിനുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോളിസി ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ അബ്നോർമൽ, നാച്ചുറൽ അൺനാച്ചുറൽ, സ്ട്രെയിറ്റ് അൺസ്ട്രെയിറ്റ്, ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിൽ ബോധമില്ലാത്ത ആളുകളാണ്. ഞങ്ങൾ നോർമലാണ്, നിങ്ങൾ അബ്നോർമലാണ്, ഞങ്ങൾ നാച്ചുറലാണ്, നിങ്ങൾ അൺനാച്ചുറൽ ആണ്, ഞങ്ങൾ സ്ട്രെയിറ്റ് ആണ്, നിങ്ങളൊക്കെ അൺസ്ട്രെയിറ്റ് ആണെന്നുള്ളത്. അപ്പം അത് ക്ലാരിറ്റി വേണ്ട ഒരു കാര്യമാണ്. ജെൻഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ ആദ്യം പറയുന്നു, അത് സംസാരിക്കണമെങ്കിൽ കുറച്ചും കൂടി സമയം വേണം. ഞാൻ ഇദ്ദേഹം ഞാനെന്ന് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ മറുപടി കൊടുക്കാത്തത്. അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടെന്നാണ് ഇപ്പൊ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പം കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. താങ്ക് യു.
ഇവിടെ ഇന്റർസെക്സ് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കൺവേർഷൻ തെറാപ്പിയാണ് മദ്രാസ് ഹൈക്കോടതി ബാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കൺവേർഷൻ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള വിധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്റർസെക്സ് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിധി ഉണ്ടായിട്ടുണ്ട്. അതിനും ഈ LGBT ആക്ടിവിസ്റ്റുകൾ കോടതിയിൽ പോവുകയും അത് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലുള്ളത് അതിനുള്ള ഓർഡറാണ്, തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഓർഡറാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ ബീല രാജേഷ് ഇറക്കുകയാണ്, എന്താണ് പിന്നെ, ദ ഗവൺമെന്റ് ആഫ്റ്റർ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഓൾ അബവ് പോയിന്റ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ആസ് ഫോർവേർഡ് ബൈ DME ഹാസ് ഡിസൈഡഡ് ടു ബാൻ സെക്സ് റീഅസൈൻമെന്റ് സർജറീസ് ഓൺ ഇന്റർസെക്സ് ഇൻഫൻസ്. ഇത് ഇന്റർസെക്സ് ഇൻഫൻസിന്റെ മേലെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് പരിഹാരമായി വരുന്ന ആ സർജറി നിരോധിച്ചിരിക്കുന്നു. ഇനി അതൊരിക്കലും പറ്റൂല. എപ്പോഴേ പറ്റുള്ളൂ എന്നറിയോ? ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻസിൽ മാത്രമേ അത്തരം സർജറികൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡറാണിത്. അപ്പോൾ കൺവേർഷൻ തെറാപ്പി മാത്രമല്ല, ഈ പറഞ്ഞ ഇന്റർസെക്സുകാരുടെ ആ കുട്ടികളെ രക്ഷിച്ചെടുക്കാനുള്ള സർജറിയെയും എന്ത് ചെയ്തിട്ടുണ്ട്, LGBT ആക്ടിവിസം ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് വലിയ രൂപത്തിൽ ആഘോഷിക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പത്രത്തിൽ വന്നിട്ടില്ല, ഹൂ ഈസ് ടു ഡിസൈഡ് സെക്സ് ഓഫ് എ ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ ആഘോഷിക്കുകയാണ് മദ്രാസിൽ. തമിഴ്നാട്ടിൽ ഇത് നിരോധിച്ചു, ഇത് വലിയൊരു വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ LGBT ആക്ടിവിസ്റ്റുകൾ ആഘോഷിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? ചെറിയ രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സർജറി ചെയ്ത് ശരിയാക്കി വളരെ നോർമൽ ലൈഫ് നേടാവുന്ന കുട്ടികളുടെ പരിഹാരം ഇല്ലാതാക്കിയതിന് ശേഷം അത് ആഘോഷിക്കുകയാണ്. അതിനെയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഓൾറെഡി ഉള്ള ഈ ഇന്റർസെക്സുകാരുടെ അടക്കം പരിഹാരങ്ങളെയും അവർക്ക് നോർമൽ ലൈഫ് കിട്ടുന്നതിനെയും ഇല്ലാതാക്കുകയാണ് ഈ ആക്ടിവിസം ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ആരാണ് നോർമൽ അബ്നോർമൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ആരും കമ്മിറ്റി കൂടിയിട്ടോ അല്ലെങ്കിൽ ഭൂരിപക്ഷം എടുത്തിട്ടോ, നേരത്തെ പറഞ്ഞു മെജോറിറ്റി ഒന്നും നോക്കണ്ട, നമുക്ക് വസ്തുതകൾ നോക്കാലോ, റിയാലിറ്റി നോക്കാലോ, സയൻസ് നോക്കാലോ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാലോ. അവിടെയാണ് ഞാൻ പറഞ്ഞത് മെയിൽ ഫീമെയിൽ എന്നുള്ളതിന് ഒബ്ജക്റ്റീവ് ബേസ് നമ്മൾ പറഞ്ഞു. ഇനി അതല്ല ജെൻഡർ എന്നുള്ളതിന് ഒബ്ജക്റ്റീവ് ബേസ് ഉണ്ടെങ്കിൽ അത് പറയാം, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിന്റെ ഇതുവരെ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് ബേസ് സംസാരിക്കാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത്. എന്താണ് ജെൻഡർ? ഞാൻ പിന്നെ അപ്പൊ എന്താണ് ജെൻഡർ എന്ന് 5 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 15 മിനിറ്റ് ഉള്ളപ്പോഴും 10 മിനിറ്റ് ഉള്ളപ്പോഴൊക്കെ ഞാൻ ആവർത്തിച്ചു എന്താണ് ജെൻഡർ. ജെൻഡറിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു വലിയൊരു വിശദീകരണം വേണ്ട, അതിന്റെ ബേസ് എന്താണെന്നെങ്കിലും പറഞ്ഞാൽ മതി. അറ്റ്ലീസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ തലച്ചോറാണെന്ന് പറഞ്ഞു. എന്താണ് തലച്ചോറിലുള്ള ജെൻഡറിന്റെ ബേസ്? അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എവിടെയാണ് തലച്ചോറിലുള്ള ജെൻഡറിന്റെ ബേസ്? ആ ബേസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ നമ്മൾ ജെൻഡറിനെ ഡിഫൈൻ ചെയ്യുന്നത്? അത് വിശദീകരിച്ചാലും മതി. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ജെൻഡർ എങ്ങനെ നമുക്ക് മനസ്സിലാകും, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് ബേസ്? ഗർഭകാലത്ത് തന്നെ തീരുമാനിക്കപ്പെടുന്നതാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞല്ലോ. അത് ആ ഐഡന്റിറ്റി എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത് വിശദീകരിച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു. ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം പറഞ്ഞു എവിടെയാണത് ഉള്ളത്. നമ്മൾ സെക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഗാമേറ്റ് ഫ്യൂഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റുകൾ പരിശോധിച്ച് അല്ലെങ്കിൽ ക്രോമസോമുകൾ പരിശോധിച്ച് നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ഇതേപോലെ ജെൻഡർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വിശദീകരിച്ചാൽ മതി. അല്ലാതെ ആരെയും നോർമൽ അബ്നോർമൽ ആക്കാൻ നമ്മൾ ആരും, അല്ലെങ്കിൽ സൊസൈറ്റിയോ മെജോറിറ്റിയോ ഒന്നും ആരും ബാധ്യതപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ രൂപത്തിൽ ഉള്ള അനോമലീസ് എന്ന് ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനോമലീസ് ആയിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ നോർമൽ അബ്നോർമൽ എന്നുള്ളത് ഒരു സ്ഥലത്ത് നമുക്ക് പറയാനേ പാടില്ല എന്നാണെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുആൻഡ്രോപ്പി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് പിന്നെ മൃഗങ്ങളായി ആനിമൽസായി ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. നമ്മളെല്ലാവരും പറയുന്നത് അതൊരു അബ്നോർമൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ അത് സാധാരണയിൽ നിന്നൊരു വ്യതിയാനമാണ്. അബ്നോർമൽ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ട, സാധാരണയിൽ നിന്നുള്ള വ്യതിയാനാണെന്ന് നമ്മൾ പറയൂലേ. അപ്പൊ അവിടെ വന്നിട്ട് ഈ സുആൻഡ്രോപ്പിയുള്ള ആളുകൾ വന്നിട്ട് പറയാണ്, ഏ ആരാണ് നിങ്ങൾ അബ്നോർമൽ നോർമലാക്കാൻ ചോദിച്ചാൽ, ഇത് ശാസ്ത്രമാണ്. ശാസ്ത്രീയമായി നമുക്ക് ഉള്ള സെക്സും ജെൻഡറും ഐഡന്റിറ്റിയും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമാകുമ്പോഴാണ് നമ്മൾ അതിനെ അനോമലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോആൻഡ്രോപ്പി, ഒരാൾക്ക് കൗ ആയിട്ടോ അല്ലെങ്കിൽ ഓക്സ് ആയിട്ടോ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥക്കാണ് ബോആൻഡ്രോപ്പി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യതിയാനമായി നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ പിന്നെ പല രൂപത്തിൽ ഡോഗ്സ് ആയിട്ടും വോൾഫായിട്ടും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന പല ആളുകളുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ മൊത്തം മാറ്റിയാ. പിന്നെ BII എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, മെഡിക്കലി നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ലിംസ്, നമ്മുടെ കയ്യോ കാലോ ഒക്കെ നമുക്ക് മുറിച്ചു മാറ്റാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. നമുക്ക് എനിക്ക് തോന്നുകയാണ് എന്റെ കൈ എനിക്ക് ആവശ്യമില്ല, അത് മുറിച്ചു മാറ്റണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട്. അത് അബ്നോർമൽ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ അത് അബ്നോർമൽ എന്ന് വേണ്ട, വ്യതിയാനമാണ് നമ്മൾ പറയൂലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ആരാണ് നോർമലും അബ്നോർമലും വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ്? നമുക്ക് കൃത്യമായി മെഡിക്കൽ സയൻസ് പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യത്തെ നമ്മൾ നോർമലായി മനസ്സിലാക്കും. അതിൽ നിന്നുള്ള വ്യതിയാനങ്ങളെ നമ്മൾ എങ്ങനെ പിന്നെ കൃത്യമായി കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയാണ് വരുന്നത്. അവിടെ ആരും മെജോറിറ്റിയെ കുറിച്ചൊന്നല്ല പറഞ്ഞത്, റിയാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്.
മദ്രാസ് ഹൈക്കോടതി സംസാരിച്ചത് ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ്. അതിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത്, കൺവെൻഷൻ തെറാപ്പി നടത്തപ്പെടുന്നത് ക്യുർ മനുഷ്യർക്കിടയിലാണ്. ഇപ്പൊ ഇന്റർസെക്സ് മനുഷ്യർ 20,000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കുഞ്ഞ് ഇന്റർസെക്സ് ആണെന്നാണ് WHO പറഞ്ഞത്. വളരെ ചുരുക്കം ആളുകളാണ് ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകൾ ജനിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ക്യുർ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ശരിക്കും ഹെട്രോസെക്ഷൽ മനുഷ്യരെക്കാട്ടും കൂടുതൽ ബൈസെക്ഷൽ മനുഷ്യർ ആണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ക്യുർ ഐഡന്റിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നത്. അത് മദ്രാസ് ഹൈക്കോടതി സംസാരിച്ചിട്ടുള്ളത് പോലീസ്, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ഏറ്റവും എടുത്തു പറഞ്ഞത് ജുഡീഷ്യറിക്കടക്കം അവയർനെസ് ക്രിയേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. എന്ത്? കൺവെൻഷൻ തെറാപ്പിയെ കുറിച്ചുള്ള അവയർനെസ്സും ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ചും സെക്ഷുവാലിറ്റിയെ കുറിച്ചും, പ്രത്യേകിച്ച് സോജിയെ കുറിച്ചും, സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ചും ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേഷൻ ജുഡീഷ്യറിക്കടക്കം വേണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. പ്രത്യേകിച്ച് അത് LGBTQ ആക്ടിവിസ്റ്റുകളല്ല പരാതി കൊടുത്തത്, 2 lesbian women ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരാള് ഒരു മലയാളിയാണ്, ഒരാള് തമിഴ്നാട്ടുകാരിയാണ്. അവർ രണ്ടുപേരുമാണ് മദ്രാസ് ഹൈക്കോടതിയിൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പ്രശ്നത്തിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരെ കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടർ എടുത്ത് ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോകുകയും മറ്റൊരു പാർട്ട്ണറെ ഹൗസ് അറസ്റ്റിലേക്ക് വിധേയരാകുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടികൾ കേസ് കൊടുക്കുകയും കോടതി ആ കേസ് എടുത്തിട്ട് ഇത്തരം സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് LGBTQ ആക്ടിവിസ്റ്റുകൾ മൊത്തമല്ല ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് അതിന് സഹായിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള ആളുകളാണ്, സംഘടനകളാണ്. അത് സഹായിക്കേണ്ട കാരണം എന്ന് പറയുന്നത് ആരാണ് നോർമലൈസ് ആയിട്ട് തീരുമാനിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോർമലാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ആരാണ് നോർമൽ, കറക്റ്റ് നോർമൽ, ആരാണ് അബ്നോർമൽ എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? അപ്പം നമ്മൾ പറയുന്നുണ്ട് ഇത് അബ്നോർമൽ, ഇത് നോർമൽ. അപ്പൊ നോർമൽ പീപ്പിൾസ് ആരാണ്? അതായത് പുരുഷന്റെ ശരീരം, ജെൻഡർ എന്ന് പറയുന്ന കൺസെപ്റ്റില് എന്താ പറയാ, ലിംഗം എന്ന് പറയുന്ന, അതായത് പീനസ് ഉള്ള ഒരു ശരീരത്തെയാണ് പുരുഷനെന്ന് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രോമമുള്ള, മസ്കുലിനിറ്റി പെർഫോം ചെയ്യുന്ന, നല്ല സ്ട്രെങ്തനുള്ള, ഹാർഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള, അല്ലെങ്കിൽ ഉയരമുള്ള, ഇവരെയാണോ ഒരു പുരുഷന്റെ ശരീരത്തെ കുറിച്ചാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു വുമൺ, അവൾക്ക് ആർത്തവം ഉണ്ടാക്കാൻ കഴിയും, പ്രസവിക്കാൻ കഴിയും, മുലയൂട്ടാൻ കഴിയും, അവൾക്ക് ഒരു സ്ത്രീയുടേതായിട്ടുള്ള എല്ലാ സവിശേഷതയും ഉണ്ട്, അവളെ മാത്രമാണ് നമ്മൾ നോർമലായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത്? മുലയില്ലാത്ത സ്ത്രീകളെ സ്ത്രീ എന്ന് പറയില്ലേ, നോർമൽ എന്ന് പറയില്ലേ? പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ നോർമൽ എന്ന് പറയില്ലേ? ആർത്തവില്ലാത്ത സ്ത്രീകളെ നോർമൽ എന്ന് പറയില്ലേ? ഡിസബിൾ ആയിട്ടുള്ള സ്ത്രീകളെ നോർമൽ എന്ന് പറയില്ലേ? മെന്റലി ഏബിൾ ആയിട്ടുള്ള സ്ത്രീകളെ നോർമൽ എന്ന് പറയില്ലേ? ഓട്ടിസം ഉള്ള വുമണ്ണെ നോർമൽ എന്ന് പറയില്ലേ? ഓട്ടിസം ഉള്ള പുരുഷനെ നോർമൽ എന്ന് പറയില്ലേ? അപ്പൊ ആരാണ് നോർമൽ. അതാണ് കൺഫ്യൂഷൻ, അതാണ് കൺഫ്യൂഷൻ. ഇത് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഹൂ, ആരാണ് അവർ? എനിക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഇവിടെ എന്നോട് സംസാരിച്ച ആള് പോലും യുണീക്കാണ്, സ്പെഷ്യലാണ്. അയാൾ പോലും വ്യത്യസ്തനായിട്ടുള്ള ആളാണ്. അയാളുടെ ശരീരത്തിൽ എന്തുണ്ട് എന്നുള്ളത്, ഒരു പുരുഷൻ്റെതായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ എന്താണെന്നുള്ളത് അയാൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറായിട്ടുള്ള ആൾ മാത്രമേ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും അത് കാണിച്ചിരുന്നുണ്ടോ? എന്നിട്ട് അയാൾ പറയാണ് ഞാൻ നോർമൽ എന്ന്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും അബ്നോർമൽ ആണെന്ന് ആരാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഒരു യഥാർത്ഥ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് ജെൻഡർ ഡൈവേഴ്സിറ്റി എന്ന് സംസാരിക്കുന്നത്. ആ ജെൻഡർ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ് ആ വ്യത്യസ്തതകൾക്ക് ഇങ്ങനെ ഒരു മഴവിൽ നിറമുള്ളത്. ആ മഴവിൽ നിറത്തിനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ മഴവിൽ നിറത്തിനെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഭയമുണ്ട്, പലർക്കും അതിന് ഭയമുണ്ട്. അവരെന്തൊക്കെയോ ചെയ്യുമെന്നുള്ളത് ഇല്ല, ചെയ്യത്തില്ല. ഒന്ന്, കൺവെൻഷൻ സെക്സ് റീഅസൈൻമെന്റ് സർജറി എന്നാണ് മുമ്പ് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പദം. ജെൻഡർ കൺഫോമിംഗ് സർജറി എന്നാണ് ശരിക്കും പദം. ഇവിടെ പലപ്പോഴും അങ്ങനെ മാധ്യമങ്ങളൊക്കെ അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സെക്സ് റീഅസൈൻമെന്റ് സർജറി. ജെൻഡർ കൺഫോമിംഗ് സർജറി എന്നാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് മാറ്റപ്പെടേണ്ട കാര്യമാണ്. കാരണം അതിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ഹോസ്പിറ്റലുകളാണ് അത് ചെയ്യുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രോട്ടോകോൾ ഇല്ല, ഒരു എത്തിക്സ് കമ്മിറ്റി ഇല്ല, അതിനൊരു പ്രോസസ്സേ ഇല്ല. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇപ്പൊ അടുത്ത് തന്നെ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നൊന്ന്, ജെൻഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു സമയമെടുത്ത് സംസാരിക്കുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യലിയുള്ള നിർമ്മിതിയാണ്, ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സാമൂഹ്യ നിർമ്മിതി എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ ഒരു ദിവസം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. അതിനിപ്പോ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, വേണമെങ്കിൽ എലബറേറ്റ് ചെയ്ത് പറയാം. സമയം അഞ്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് സോറി.
ഇവിടെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഇന്ന് തുടങ്ങാം. ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണ്, സോഷ്യൽ കൺസ്ട്രക്ട് ആണ് എന്നാണ് പറഞ്ഞത്. തൊട്ടു മുമ്പാണ്, അല്ലെങ്കിൽ രണ്ട് മൂന്ന് അവസരങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് ജെൻഡർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗർഭപാത്രത്തിൽ തന്നെ നിർണയിക്കപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ വിഷയം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജെൻഡർ എന്താണെന്ന് അറിയില്ല, ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്ന് അറിയില്ല, അത് പഠിക്കുക, സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക എന്നൊക്കെ പറയും. അതിനാണ് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചത് എന്താണ് ജെൻഡർ. അപ്പോൾ ആദ്യം പറഞ്ഞു അത് പിന്നെ ഗർഭകാലത്ത് തന്നെ അതെല്ലാം നിർണയിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ പറയുന്നു ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹ്യ നിർമ്മിതിയാണ്. എന്താണ് അത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സാമൂഹ്യ നിർമ്മിതിയാണെങ്കിൽ അത് ഗർഭകാലത്ത് തന്നെ നിർണയിക്കപ്പെടില്ലല്ലോ. ഗർഭകാലത്ത് തന്നെ നിർണയിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അത് സാമൂഹ്യ നിർമ്മിതി ആവില്ലല്ലോ. അപ്പൊ എന്താണ് ഈ സാധനം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യുക, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് ബേസ്? അത് തന്നെ ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നെ പലതരം സ്ത്രൈണതയെ കുറിച്ചും മാസ്കുലിനിറ്റിയെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ വിശദീകരിക്കല്ല വേണ്ടത്, മറിച്ച് എങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവ്ലി ഇതാണ് ജെൻഡർ. ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്റെ ശരീരം പുരുഷന്റേതാണെങ്കിലും എന്റെ ജെൻഡർ എന്താണെന്ന് അറിയാൻ പറ്റൂല. ഓക്കെ, ആ ജെൻഡർ എന്താണെന്ന് അറിയാനുള്ള വഴി എന്താണ്, അതിന്റെ ബേസ് എന്താണ്? അത് ബ്രെയിനിലാണോ? ബ്രെയിനിലാണെങ്കിൽ ബ്രെയിനിലാണെന്ന് പറയാം. ബ്രെയിനിൽ എവിടെയാണ്, എന്താണ് ആ സ്ഥാനത്ത്? നമുക്ക് ഒബ്ജക്റ്റീവ് ബേസ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ബേസ് ഉണ്ടായിരിക്കണം എന്ന ഒരു കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് ഈ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മെയിലും ഫീമെയിലും പറയുന്നത്? നോർമൽ പറയുന്നത് രോമമുള്ള മാസ്കുലിനുള്ള അതുപോലെ തന്നെ ശബ്ദം ഗാംഭീര്യമുള്ള അങ്ങനെയുള്ള ഒരാളെയാണോ പുരുഷനായിട്ട് പറയുന്നത്? ആർത്തവമുള്ള മുലയുള്ള പ്രസവിക്കുന്ന ആളുകൾ മാത്രമാണോ സ്ത്രീകളായിട്ട് പറയുക? അങ്ങനെയൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ആകുന്നത്, ആ ഗാമേറ്റ് ഫ്യൂഷന്റെ സമയത്ത് തന്നെ അത് നിർണയിക്കപ്പെടുന്നു. എക്സ് എക്സ് ഫീമെയിൽ ആണ്, എക്സ് വൈ മെയിൽ ആണ്. അതിൽ പിന്നെ പിന്നീട് ഉണ്ടാകുന്ന എല്ലാ കോശങ്ങളും മെയിലോ ഫീമെയിലോ ആണ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ബേസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രോമമോ മുലയോ അല്ലെങ്കിൽ പ്രസവമോ ആർത്തവമോ ശബ്ദമോ ഒന്നും, അതൊക്കെ സ്വാഭാവികമായിട്ട് അത് കൂടിയും കുറഞ്ഞും പല രൂപത്തിലൊക്കെ ഉണ്ടാവാം. അതൊന്നുമല്ല ഞാൻ ബേസായിട്ട് പറഞ്ഞത്. ലിംഗനിർണയത്തിന്റെ ഏറ്റവും ബേസായിട്ട് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവായി നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് ഉണ്ട് എന്നുള്ളത്. പിന്നെ എസ് ആർ എസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എസ് ആർ എസ് എന്നുള്ളതിനെ നമ്മൾ ജെൻഡർ കൺഫോമിംഗ് സർജറി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വിളിക്കാം. ജെൻഡർ കൺഫോമിംഗ് സർജറി, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഒരു തരത്തിലുള്ള പ്രോട്ടോക്കോളും ഇല്ലാതെയാണ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഡിബേറ്റിൽ നമുക്ക് യോജിക്കാവുന്ന, അല്ലെ, ഒരു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ വെറും തർക്കമല്ലല്ലോ, യോജിക്കാവുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ജെൻഡർ കൺഫോമിംഗ് സർജറി എന്ന പേരിൽ ആണിനെ പെണ്ണാക്കാം പെണ്ണിനെ ആണാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന സർജറികളിൽ ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് അത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പിന്നെ പലതരം പ്രോപ്പഗണ്ടകളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ, പലപ്പോഴും ഇത്തരം സർജറികളെ വലിയ രൂപത്തിൽ ഗ്ലോറിഫൈ ചെയ്യുകയും അതാണ് ഇവർക്കുള്ള എല്ലാ തരത്തിലുള്ള പരിഹാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പ്രോപ്പഗണ്ടകൾ നടക്കുന്നുണ്ട്. അതിനെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം സർജറികൾ കൊണ്ട് നമുക്കറിയാം കേരളത്തിൽ പോലും അതിന്റെ പേരിൽ വലിയ പ്രയാസമായി പോയി. പെറ്റോ അവസാനം സെയ്ദി ഹാദിയ എന്നാണ് തോന്നുന്നത് പേര്, അത്തരത്തിലുള്ളൊരു സെയ്ദി ഹാദിയ എന്നല്ല, ഒരു ട്രാൻസ്ജെൻഡർ മാധ്യമ പ്രവർത്തകൻ, ആ ഹേദി സാദി, ഓക്കെ സോറി. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സർജറി ചെയ്തതിന്റെ പേരിൽ അവർ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ അനന്യ അലക്സ് ഇതിന്റെ പേരിൽ വലിയ രൂപത്തിലുള്ള അവർക്ക് നിൽക്കാനോ, അവർ അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ട നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടം തോന്നും. നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നിനും സാധിക്കാത്ത രൂപത്തിൽ അവരുടെ അവസ്ഥ മാറ്റിയ അത്തരം സർജറികൾ, അത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മുന്നോട്ട് വരേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ഒന്നും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള സർജറികൾ നടക്കുന്നത് എന്ന് പിന്നെ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഉള്ള പരിഹാര ശ്രമങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളെയാണ് എതിർത്തിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് എതിർക്കാവുന്ന ഒരു കാര്യം. പിന്നെ മഴവില്ലിനെ ഭയക്കേണ്ടതില്ല, മഴവില്ല് നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ മഴവില്ലിന്റെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കേണ്ടി വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇന്റർസെക്സിന്റെ സർജറി, ഇന്റർസെക്സിന്റെ സർജറി അവർ പിന്നെ മദ്രാസ് ഹൈക്കോടതി ബാൻ ചെയ്ത് അവിടെ മാത്രം നിൽക്കുന്നില്ല, പിന്നെ ഡൽഹിയിലേക്ക് പോകാൻ നേരത്തെ പറഞ്ഞല്ലോ പല സംഘടനകൾ കേരളത്തിൽ നടക്കും, പിന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ആ സംഘടനകളെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ഈ എൽ ജി ബി ടി ആക്ടിവിസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് അതിനെ എതിർക്കുകയാണ്. ഇപ്പം ഡൽഹിയിലേക്കും പോയിരിക്കുകയാണ്, ഡൽഹിയിലും ഈ പറഞ്ഞ രൂപത്തിൽ ഈ സർജറി നിരോധിക്കുവാനുള്ള പിന്നെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവിടെയും ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പം എല്ലാ സ്ഥലത്തേക്കും പിന്നെ ഇന്ത്യ മൊത്തം വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ മൊത്തമുള്ള ഇന്റർസെക്സ് കുട്ടികളെ ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് വീണ്ടും
ആവർത്തിക്കാനുള്ളത്. ഈ നോർമലൈസ് അൺനോർമൽ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഞാന് സെക്സ് ആൻഡ് ജെൻഡർ സെക്ഷുവാലിറ്റി ഇതൊക്കെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു കുഞ്ഞിന്റെ ജനനത്തിന് മുമ്പ് തന്നെ എന്നുള്ളത് ഞാൻ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണെന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത്തരത്തിൽ നിർണയിക്കപ്പെടുന്ന വ്യക്തികൾ, ഇപ്പം ഒരു കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തുന്നത് ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ നിർണയം നടത്തിയ ശേഷം ആ കുട്ടി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഈ നിർണയിക്കുന്ന മനുഷ്യർ പീനസ് കൊണ്ട് അത് ആൺകുട്ടി എന്ന് നിർണയിക്കുകയും വജൈന കണ്ട് അത് പെൺകുഞ്ഞെന്ന് നിർണയിക്കുന്ന കുഞ്ഞുങ്ങൾ അത് തന്നെ ആവണമെന്നില്ല എന്നുള്ളത് തന്നെയാണ് വളർച്ചയുടെ കാലഘട്ടത്തിൽ. കാരണം അവർ ഈ സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമായി തന്നെ അവരുടെ ജെൻഡറിനെ അവർ എടുക്കുന്ന ആളുകളാണ്. അത് മാത്രമല്ല പലതരത്തിലുള്ള ഐഡന്റിറ്റി, ഇപ്പോൾ മെയിൽ അല്ലെങ്കിൽ മെയിൽ ഓർഗൻസ് ഉള്ള പീനസ് എന്ന് പറയുന്ന ഒരു ഓർഗൻസ് ഉള്ള വ്യക്തിയെ നമ്മൾ ആൺകുഞ്ഞെന്ന് അടയാളപ്പെടുത്തുമ്പോൾ ആ ആൺകുഞ്ഞ് ഗേ ആവാം അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആവാം, ട്രാൻസ്ജെൻഡർ വുമൺ ആവാം, ജെൻഡർ ന്യൂട്രൽ ആവാം, ജെൻഡർ ഫ്ലൂയിഡ് ആവാം, ജെൻഡർ നോൺ കൺഫോമിംഗ് ആവാം, ബൈസെക്ഷൽ പേഴ്സൺ ആവാം, പാൻസെക്ഷൽ ആവാം, എസെക്ഷൽ ആവാം. അങ്ങനെ സെക്ഷുവാലിറ്റിയിലും ജെൻഡറിലും പലതരത്തിലുള്ള ഐഡന്റിറ്റി ഒരു മെയിൽ ബോഡിയിൽ അല്ലെങ്കിൽ മെയിൽ ഓർഗൻ നിന്ന് മറ്റുള്ളവരെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വ്യക്തി തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ആവാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അതന്നെയാണ് വജൈനുള്ളൊരു വ്യക്തി, അത് ലെസ്ബിയൻ ആവാം, പെൺകുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ് മെൻ ആവാം, ട്രാൻസെക്ഷൽ മെൻ ആവാം, ജെൻഡർ ന്യൂട്രൽ ആവാം, ജെൻഡർ ഫ്ലൂയിഡ് ആവാം, ജെൻഡർ നോൺ കൺഫോമിംഗ് ആവാം, പാൻസെക്ഷൽ ആവാം, എസെക്ഷൽ ആവാം, സിസ്ഹെട്രോ ആവാം, പലതരത്തിലുള്ള ഐഡന്റിറ്റി തന്നെ എടുക്കാമെന്നുള്ളത് തന്നെയാണ്. ഒന്ന്, ജനനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ പഠിച്ചിരുന്നത് ആൺകുഞ്ഞ് ജനിക്കുന്നു പെൺകുഞ്ഞ് ജനിക്കുന്നു എന്നാണ്. ഇപ്പോഴാണ് ഇന്റർസെക്സ് മനുഷ്യരെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ഈ ഉഭയലിംഗർ മിസലിംഗർ എന്നാണ് നമ്മൾ അവരെ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള മനുഷ്യർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തന്നെ 47 വൈവിധ്യങ്ങൾ ഉണ്ടെന്നാണ് WHO പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വൈവിധ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ജനിതകമായിട്ടുള്ള ഡൈവേഴ്സിറ്റിയെ, പ്രത്യേകിച്ച് ക്രോമസോം വേരിയേഷനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്താകമാനം ആരോഗ്യ മേഖലയിലുള്ള പഠനങ്ങൾ, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നിലയ്ക്കുന്നതല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും അത് മുഴുവനായിട്ട് ഇപ്പൊ നമ്മൾ ലേൺ ചെയ്തെടുത്ത എല്ലാ കാര്യവും കറക്റ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, മാറാം. ഇപ്പൊ ട്രാൻസ് മനുഷ്യരുടെ ശരീരത്തെ കുറിച്ച് അതൊരു ഡിസ്ഫോറിയ ആണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഡബ്ല്യു പാത്ത് എഴുതിയതിനു ശേഷമാണ് ഐ സി ഡി ലെവലിൽ അതൊരു ഇൻകോൺഗ്രൻസ് എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നത്. ഇൻകോൺഗ്രൻസ് എന്നുള്ളത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഏതൊരു പുരുഷനായാലും അവനൊരു ജെൻഡർ ഫിയർ ഉണ്ട്, ജെൻഡർ ക്രൈസിസ് ഉണ്ട്. ഏതൊരു വുമൺ ആണെങ്കിലും അവർക്കൊരു ജെൻഡർ ഫിയർ ഉണ്ട്, ക്രൈസിസ് ഉണ്ട്. അത് തന്നെയാണ് ട്രാൻസ് മനുഷ്യർ അനുഭവിക്കുന്നുള്ളൂ. ആ ഫിയറും ക്രൈസിസ് തന്നെയാണ് അനുഭവിക്കുന്നുള്ളു. മറ്റെല്ലാം അനുഭവിക്കുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും അവർ നിലനിൽക്കുന്ന ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഒറ്റപ്പെടുത്തലുകൾ, ഏകാന്തത, പരിഹാസങ്ങൾ, കളിയാക്കലുകൾ, ഇതൊക്കെ നേരിടേണ്ടി വരുമ്പോഴുണ്ടാവുന്ന സ്റ്റിഗ്മയെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ സമൂഹത്തോട് സംസാരിക്കുന്നത്. അതിൽ വലിയൊരു പങ്ക് സമൂഹത്തിനുണ്ട് അതുണ്ടാക്കുന്നതിൽ. മറ്റൊന്ന് സർജറിയെ കുറിച്ചാണ് സംസാരിച്ചത്. സർജറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലേക്ക് അത് ഉണ്ടായിട്ട് അത്ര അധികം വർഷങ്ങളായിട്ടില്ല. കാരണം പല ആളുകളും മറ്റു നാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇരുന്ന ഒരു കാലമാണ്. എപ്പോഴാണ് കേരളത്തിൽ അങ്ങനെ ഒരു പോളിസിയും അങ്ങനെ ഒരു ചേഞ്ചസും ഉണ്ടായത്? അപ്പോഴാണ് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് പഠിക്കാനും സ്വന്തം കുടുംബങ്ങളിൽ അവരെ മക്കളായി നോക്കുവാനും ആരോഗ്യ സ്ഥാപനങ്ങളിൽ അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും പൊതു ഇടങ്ങളിൽ അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കുവാനൊക്കെ തയ്യാറായപ്പോഴാണ് അവർ ഈ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇവിടുത്തെ ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് അവർ മുമ്പോട്ട് പോകാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തിൽ ഇരിക്കുന്ന പ്രൊഫഷണൽസ് ഒന്നും ഇത്തരത്തിലുള്ള സർജറി ചെയ്യാൻ പറ്റുന്ന യോഗ്യരായിട്ടുള്ള ആളുകളായിരുന്നില്ല. വളരെ കുറച്ച് പ്രൊഫഷണൽസ് ഉള്ളൂ. അവർ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ശരീരങ്ങൾക്ക് മേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം എല്ലാവർക്കും അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് ആളുകൾക്ക് അത് ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല അത് പലരും തുറന്നു പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. അപ്പൊ ശരിക്കും അവർ ഇത്തരം സർജറികളുമായി ബന്ധപ്പെട്ട് അവർക്ക് അത്രയധികം ലേണിംഗ് പ്രോസസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ, പ്രൊഫഷണൽസിനെ ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സർജറി കൊണ്ടുവരും. ഇന്ത്യക്ക്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അത് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. തമിഴ്നാടും ബാംഗ്ലൂരും ഒക്കെ അവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ സർജറികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ മഴവിലിനെ കുറിച്ച് പറയണത് സമയമുണ്ട്, ഞാൻ വിടാം. സമയമുണ്ടോ? ഓക്കെ. മഴവില് എന്ന് പറയുന്നത്, ഞാൻ കുറച്ചു നാൾ മുമ്പാണ് അസ്മാബി കോളേജിൽ കൊടുങ്ങല്ലൂര് മഴവിൽ പ്രൈഡിന് പോയത്, കഴിഞ്ഞ പ്രൈഡിന്. അപ്പൊ അവിടെ പോയിട്ട് കുട്ടികളൊക്കെ ചേർന്ന് ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടുത്തെ യൂണിയൻ. ഞങ്ങൾ വെളുത്ത ചുമരിൽ മഴവിൽ വർണ്ണങ്ങൾ ഇങ്ങനെ പതിച്ചു. പക്ഷേ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വേറൊരു സംഘടന അവരതമ്മ കറുത്ത പെയിന്റ് അടിച്ച് ഇല്ലാതാക്കി. അപ്പോൾ ക്യാമ്പസിലെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധം ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു കാര്യമാണ്. ടി കെ എം കോളേജിൽ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ഞങ്ങളെ കാറി കൊണ്ടു ചെന്ന് ആക്കുകയും ഞങ്ങളോട് എല്ലാ വിശേഷങ്ങളും ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള YIS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റായിട്ട് നിൽക്കുന്ന മുഹമ്മദ് അഷ്റഫ് ആ പയ്യൻ. അപ്പൊ എന്നെ വളരെ അത്ഭുതപ്പെടുത്താണ്. എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാരുണ്ടാവും, നല്ലതാണ്, കുഴപ്പമില്ല. താങ്ക് യു.
ഇനി ചോദ്യോത്തര സെഷനുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിഷയാവതരണ സമയത്തും ആഡ് ചെയ്യുന്ന ഫോളോ അപ്പ് സംസാരത്തിന്റെ സമയത്തും ഒക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ശ്രോതാക്കൾ ഓഡിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ശീതൽ ശ്യാമിനോടുള്ള ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ക്രിസ്പായി ഒരുപാട് വിശദീകരിക്കാതെ ഇവിടെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ രണ്ട് ഭാഗത്തിൻ്റെയും നിലപാടുകളെ സംബന്ധിച്ച് അവർ തന്നെ സംസാരിച്ചതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് വാക്കുകളിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ പാനലിസ്റ്റുകൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ വളരെ കുറവ് സമയം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വാർണിംഗ് ബെല്ലടിക്കും. അഞ്ച് മിനിറ്റാണ് മാക്സിമം പോകാൻ പറ്റുന്ന സമയം. അഞ്ച് മിനിറ്റിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. സമയം നമ്മൾക്ക് വളരെ കുറവാണ്. ചോദ്യത്തിന്റെ സമയമല്ല, ഉത്തരത്തിന്റെ സമയമാണ്. പാനലിസ്റ്റുകളോടുള്ള നിർദ്ദേശമാണ് അവസാനം പറഞ്ഞത്. ചോദ്യത്തിന് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ അതിൽ താഴെ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. എത്രയും കുറഞ്ഞ വാക്കുകളിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മോഡറേഷൻ ഇടപെടലുകൾ ചോദ്യോത്തര സമയത്ത് ഉണ്ടാവില്ല. ആദ്യം ശീതൽ ശ്യാമിനോടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ തയ്യാറായി നിൽക്കുക. ചോദ്യം കേട്ടതിന് ശേഷം മറുപടി പറയുക. ശേഷം അബ്ദുള്ള വാസിൽ ഉത്തരം പറയാനായി കടന്നു വരിക. അവരോടുള്ള ചോദ്യത്തിനുള്ള അവസരമായിരിക്കും ചോദ്യം ചോദിക്കുക. സംഘാടകർ അവിടെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആരാണോ ആദ്യം ചോദ്യം ചോദിക്കുന്നത്, ശീതൽ ശ്യാമിനോടുള്ള ചോദ്യമാണ്, അവർ എഴുന്നേറ്റ് നിൽക്കുക. സംഘാടകരുടെ അനുമതി കിട്ടിയതിനു ശേഷം ചോദ്യം ചോദിക്കുക.
അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം വില്യം തോമസ് എന്ന് പറഞ്ഞ നീന്തൽ ആളുണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് ആദ്യം മെൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് 462 റാങ്ക് ആയിരുന്നു. പിന്നെ മൂപ്പര് സ്വയം സ്ത്രീയായി പ്രഖ്യാപിക്കുകയും ലിയ തോമസ് എന്ന പേരിലേക്ക് മാറുകയും എന്നിട്ട് വുമൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് നേടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒരാൾ സ്വയം സ്ത്രീയെയും പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഒരു ബേസിസും ഇല്ലാണ്ട്, സ്ത്രീയാണോ അല്ലെങ്കിൽ പരിശോധിക്കാൻ ഒരു വഴിയും ഇല്ലാതെ വെറുതെ അത് സമ്മതിക്കുന്ന ഒരു സിസ്റ്റം അല്ലേ ജെൻഡർ പൊളിറ്റിക്സ്. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഇങ്ങനെ സമ്മതിക്കുന്നതിലൂടെ ഒരു പുരുഷന് സ്ത്രീയുടെ ഇടങ്ങളിൽ കീഴടക്കാനുള്ള ഒരു വഴിയും കൂടിയല്ലേ എന്നാണ്.
ഒന്ന്, അവരാദ്യം പുരുഷനായതിന് ശേഷമാണ് അവര് സ്ത്രീയായതെന്നല്ലേ പറഞ്ഞത്. അവരാദ്യം അത്തരത്തിലുള്ളൊരു സംവിധാനത്തിലാണ് നിന്നത്, പിന്നീടാണ് സ്ത്രീ ആയത്. അല്ലാതെ രണ്ടും ഒരുമിച്ചായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഒരു പുരുഷൻ എങ്ങനെയാണ് ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇല്ലേ? അവര് ആദ്യം പുരുഷനായിരുന്നു, അതുവരെ പുരുഷൻ അനുഭവിക്കേണ്ട എല്ലാ പ്രിവിലേജും അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുരുഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ നിന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് അവർ സ്ത്രീ ആയത്. അതിനുശേഷം അവർ സ്ത്രീ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്ന എല്ലാ ട്രാൻസ് വ്യക്തികളും ട്രാൻസ് വുമൺ ആവണമെന്ന് ഇല്ല, അവർ സ്ത്രീ ആവണമെന്നില്ല, അവർ ട്രാൻസ് വുമൺ എന്നേ പറയുന്നുള്ളൂ, അവർ സ്ത്രീയല്ല. അപ്പൊ എല്ലാവരും അങ്ങനെ ജെൻഡറുമായി ബന്ധപ്പെട്ട് ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള അംബ്രല്ലയുടെ കീഴിൽ വരുന്ന പലതരം ഐഡന്റിറ്റികൾ നിലക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സ്ത്രീ എന്ന് തന്നെ പറയണമെന്നില്ല, ട്രാൻസ് വുമൺ ആണെന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു പുരുഷൻ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ സൗകര്യങ്ങളെ എടുക്കുന്നതെന്നല്ലേ ചോദിച്ചത്, അല്ലേ? സ്ത്രീയുടെ സൗകര്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ സൗകര്യം മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. മറ്റൊരാള് അവിടെ എത്തുമ്പോൾ ചൂഷണത്തിന് വിധേയരാവാതിരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് നമ്മൾ തന്നെ സ്വയം അവെയർ ആയിരിക്കണം. അപ്പൊ ഞാൻ ഒരു പുരുഷന്റെ ഇടങ്ങൾ കീഴടക്കുകയാണെങ്കിൽ അതെന്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്, അല്ലേ? ഞാൻ എന്റെ വിജയമായിട്ടാണ് കരുതുന്നത്. അപ്പൊ ഞാൻ പുരുഷനായി ജീവിച്ച ഒരാൾ, ഞാനൊരു ആൺകുട്ടിയായിട്ട് ജീവിച്ച ഒരാളാണ്, ഞാൻ ഒരു ആൺകുട്ടിയുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, ഇപ്പൊ ഞാനൊരു ഫെമിനിറ്റി, ഒരു സ്ത്രീയുടേതായിട്ടുള്ള എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വുമൺഹുഡ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അത് ആഘോഷമാക്കുന്നുണ്ട്. അതിൽ ആർക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിലെന്താണ് അതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? പറയാൻ ചോദിക്കാനുണ്ട് എന്തെങ്കിലും? അതിനെന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചതാണോ അത് വേറെ ആരെങ്കിലും വാട്സപ്പിൽ ഇട്ട് തന്നതാണോ? അല്ലല്ലോ. അല്ല, ഇങ്ങനെ വാട്സപ്പിൽ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ ഉണ്ടോ? അതോ വേറെ ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിച്ചതാണോ? അല്ലല്ലോ. ഓക്കെ. ആ, ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീയുടെ ഇടം എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ പവർഫുൾ ഉള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ചൂഷണം ചെയ്യാതെ അവരെ റെസ്പെക്റ്റോട് കൂടി അവർ പെരുമാറുക എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. മറ്റെല്ലാം അയാളെ ചൂഷണം ചെയ്യുകയാണെങ്കിലോ അയാളെ ഹറാസ് ചെയ്യുകയാണെങ്കിലോ സ്റ്റിഗ്മസൈസ് ചെയ്യുകയാണെങ്കിലോ അത് തെറ്റാണ്, അത് കുറ്റകരമാണെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ്. കുറ്റം ആര് ചെയ്താലും ക്ലാരിറ്റി തന്നെയാണല്ലോ. യെസ്.
ചോദ്യോത്തരത്തിന്റെ സിസ്റ്റം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്ദുള്ള ബാസിലിനോടുള്ളതാണ്. അപ്പൊ അതിന് തയ്യാറായിട്ടുള്ള ആളുകൾ ആ സമയമാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, സംഘാടകരെ അറിയിക്കുക. അബ്ദുള്ള ബാസിൽ അതിനുത്തരം നൽകുന്നതായിരിക്കും. അതിനടുത്ത ചോദ്യം ശീതൽ ശ്യാമിനുള്ളതാണ്. അപ്പൊ അത്തരത്തിലാണ് അതിന്റെ ഒരു ഒരു വിഭജനം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനിടയിൽ ഞാൻ സംസാരിച്ച് ഒരുപാട് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിലാക്കുന്നത്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ഓഡിയൻസ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് പെരുമാറാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹലോ. എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അവർക്കായിട്ട് ജെൻഡർ പൊളിറ്റിക്സ് നൽകുന്ന പരിഹാരങ്ങൾ മുഴുവൻ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനുള്ളൊരു മാർഗം എന്താ, ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?
ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ജെൻഡർ പൊളിറ്റിക്സ് പറയുന്ന പരിഹാരങ്ങൾ പലപ്പോഴും ശരിയല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. പിന്നെ അപ്പോൾ പിന്നെ ഉള്ള പരിഹാരം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഏതൊരു വിഷയത്തെക്കുറിച്ചും പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിന് പഠനം നടക്കണം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പഠനങ്ങൾ ജെൻഡർ പൊളിറ്റിക്സ് ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പിന്നെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാകട്ടെ, ഇന്റർസെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാകട്ടെ, ഈ വിഷയത്തിലെല്ലാം പഠനങ്ങൾ തടയുക, അതുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടന്നാലല്ലേ എത്ര തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട്, ഏതിലേക്കൊക്കെ പരിഹാരം പോകും, ഏതാണ് ഏറ്റവും നല്ല പരിഹാരം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അൺബയാസ്ഡ് ആയിട്ടുള്ള പഠനം നടക്കണം. ആ പഠനം പലപ്പോഴും എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ചെയ്യാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡി ട്രാൻസിഷനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു ജെയിംസ് കാസ്പിയന്റെ ആ പഠനം 2 കൊല്ലം കൊണ്ട് ഫണ്ടൊക്കെ നിർത്തിവെച്ച് ബ്ലോക്ക് ചെയ്യാൻ ബാസ്പ യൂണിവേഴ്സിറ്റിയിലുള്ള ജെയിംസ് കാസ്പിയൻ, അതുപോലെ തന്നെ കെനറ്റ് ജക്കർ ആണെങ്കിലും, അതുപോലെ തന്നെ മൈക്ക് ഡേവിഡ്സൺ ഒരു എക്സ് ഗേ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ കൺവേർഷൻ തെറാപ്പി, അത് അത്തരത്തിലുള്ള ഒരു പരിഹാരം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗേ ആയി നിൽക്കണം അല്ലെങ്കിൽ അതാണ് അവരുടെ ഫുള്ളായിട്ടുള്ള ഐഡന്റിറ്റി, അങ്ങനെ തന്നെ അവർക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിക്കുള്ളൂ എന്നൊക്കെ കരുതുന്നവർ അങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷെ ആരെങ്കിലും കരുതുകയാണ് എനിക്ക് അല്ലാതെയും പറ്റും, അല്ലെങ്കിൽ എനിക്ക് വേറൊരു രൂപം ആണ് ആവശ്യം എന്ന രൂപത്തിൽ അവനൊരു പരിഹാര ശ്രമം, ഈ ജെൻഡർ പൊളിറ്റിക്സ് പറയുന്നതല്ലാത്ത ഒരു പരിഹാര ശ്രമം നടത്തി, അപ്പം തന്നെ എന്ത് ചെയ്യാണ്, ആ കൺവേർഷൻ തെറാപ്പിക്ക് ബാൻ ചെയ്യണം, അങ്ങനെയുള്ള പരിഹാരങ്ങളെ പറ്റൂല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ജെൻഡർ പൊളിറ്റിക്സിന് എന്തുണ്ട്, ഒരു വീക്ഷണമുണ്ട്, ആ വീക്ഷണത്തിലൂടെയുള്ള പരിഹാരം മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ. ഇപ്പം ഇന്റർസെക്സിന്റെ വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സർജറി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്, എന്നിട്ട് 18 വയസ്സ് വരെ അവർ ആ രൂപത്തിൽ നരകിക്ക് പിക്കുക എന്നുള്ളതാണ്, അതാണ് പരിഹാരം. ആ പരിഹാരം അല്ലാത്ത വേറൊന്നും അനുവദിക്കൂല. ഇപ്പോൾ ഹോമോസെക്ഷ്വാലിറ്റിന്റെ വിഷയത്തിലാണെങ്കിൽ അത് മാറ്റാൻ പറ്റൂല, അത് മാറ്റൂല, മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ വീക്ഷണം. അപ്പൊ അതേ പറ്റുള്ളൂ, കൺവേർഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള പഠനമോ, മനസ്സെങ്ങനെങ്കിലും മാറ്റാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ള പഠനം ഒന്നും പറ്റൂല. ഞങ്ങൾ പറയുന്ന ഒരു പരിഹാരമുണ്ട്, അത് മാത്രമേ പറ്റുള്ളൂ. ജെൻഡർ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ പറയുന്നു എല്ലാം നോർമലാണ്, അതല്ലാത്ത ഒന്നും പറ്റൂല. ഇങ്ങനെ ഈ പറയുന്നതിനാണ് പ്രശ്നം, അവിടെയാണ് നമ്മൾ ഈ മഴവില്ല് പ്രശ്നമായി വരുന്നത്. മഴവില്ല് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്, മഴവില്ല് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ മഴവില്ലിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഐഡിയോളജി ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കേണ്ടി വരും. ഏതുപോലെ താമര നല്ലൊരു പുഷ്പല്ലേ, താമര കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ നല്ല രസമായിട്ട് തോന്നും. പക്ഷെ ഇപ്പം നമ്മൾ താമര കാണുമ്പോൾ ബി ജെ പിന്നെയാണ് ഓർമ്മ വരിക, അതിൻ്റെ ഉള്ളിൽ ഒരു ഐഡിയോളജി ഉണ്ട്, ഫാസിസം ഉണ്ട്. അതുപോലെ മഴവില്ല് നല്ലതാണ്, മഴവില്ല് നല്ല രസമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഐഡിയോളജി ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്നുള്ളതാണ് വിഷയം. അല്ലാതെ മഴവില്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസത്തിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ പിന്നിൽ വരുന്ന ഐഡിയോളജിയാണ് ഞാൻ പറഞ്ഞത്.
ശീതശാമനോട് ചോദ്യം, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ക്ലാരിറ്റി കൊണ്ട് ചോദിക്കായിരുന്നു. അതായത് റിയ തോമസ് എന്ന്, അതായത് വുമൺ ഐഡന്റിഫൈ ചെയ്ത ആ ആള് പിന്നെ വരുന്ന, അതായത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ബാക്കിയുള്ള സ്ത്രീകളോടാണല്ലോ കോമ്പറ്റ് ചെയ്യുന്നത്. അതായത് ബയോളജിക്കലി മെയിലായ ഒരാൾ ബയോളജിക്കലി ഫീമെയിൽ ആയ ആൾക്കാരോട് കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫിസിക്കൽ കേപ്പബിലിറ്റി നമുക്കറിയാലോ മെന്നിനാണ് കൂടുതൽ. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ബാക്കിയുള്ള സ്ത്രീകൾ എത്രയോ വർഷങ്ങളോളം അവളെ കഠിനാധ്വാനം ചെയ്തിട്ട് പിന്നെ സ്വിമ്മിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാർ ഒരു ദിവസം വേറൊരാൾ വന്നിട്ട് പെണ്ണാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ അവർ ജയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലുണ്ടാകുന്നത്. അപ്പോൾ അവിടെ ശരിക്കും സ്ത്രീകളുടെ ഒരു അവകാശ ഒരു ലംഘനമല്ല അവിടെ നടക്കുന്നത്.
പുരുഷനാണ് ഫലം കൂടുതലെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഈ സമൂഹത്തെ? ഒരു സ്ത്രീ ആർത്തവ സമയത്ത് എന്നോട് പല പുരുഷന്മാരും പറയാറുണ്ട്, ചില അറ്റൊക്കെ ഉണ്ടാവുമ്പോൾ രക്തം കണ്ട് തയമ്പിച്ച് കയ്യാടാ എൻ്റെന്ന്. അപ്പൊ എൻ്റെ പെൺസുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞാനൊരു മാസം കാണുന്ന രക്തം നീ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയാറ്. മാത്രമല്ല, ഒരു സ്ത്രീ 10 മാസം വജേനയിലൂടെ ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് എങ്ങനെയാണ് ഒരു പുരുഷനുണ്ടാവുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പുഷ് ചെയ്യുമ്പോൾ, ഒരാളെ ആക്രമിക്കുമ്പോൾ ശാരീരികമായി അനുഭവിക്കുന്ന ആ ഒരു ബലത്തെയാണ് നിങ്ങൾ ശാരീരികമായ ഫിറ്റിംഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസ് വ്യക്തി സ്വന്തം ശരീരത്തെ ഒരു ഡോക്ടർക്ക് മുമ്പിൽ കൊടുക്കുമ്പോഴുണ്ടാവുന്ന ധൈര്യം, മെന്റൽ സ്ട്രെങ്ത്, അതിനപ്പുറം ഒന്നും ഒരു ബോഡി, ഒരു സിക്സ് പാക്ക് ബോഡിക്കോ ഒരു പുരുഷന്റെ മാസ്കുലിനിറ്റിക്കോ ഒന്നും ഇല്ല. ഒരു സ്ത്രീക്കാണ് കൂടുതൽ ശക്തിയുള്ളതെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് പുരുഷനേക്കാൾ. ഒന്ന്, ആ സ്ത്രീ ഒരു കാരണവശാൽ, കാരണം ട്രാൻസ്ജെൻഡറിന് പ്രത്യേക കാറ്റഗറി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരൊരു സ്ത്രീയുടെ ഇതിൽ മത്സരിച്ചത്. അത് മാറ്റപ്പെടാത്തത് കൊണ്ടാണ് അവരവിടെ മത്സരിച്ചത്. അത് മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു മത്സരമുണ്ട്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇവിടെ കായിക മത്സരങ്ങൾ ഉള്ളത് പോലെ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സർക്കാർ കായിക മത്സരം നടത്തി, ഇവിടെ കലാമത്സരം നടത്തി. അതുപോലെ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അവരതിൽ മത്സരിക്കും. ഇനി ഐ എം എ ട്രാൻസ് വുമൺ, എനിക്ക് സ്ത്രീകളുടെ കൂടെ മത്സരിക്കണം എന്ന് പറഞ്ഞാല് അത് മത്സരിക്കാം, അതിന്റെ റൈറ്റാണ്. വൈ എന്റെ ഏതൊരു തരത്തിലാണ് നിങ്ങൾ എന്നെ ഇപ്പൊ സർജറി കഴിഞ്ഞ എനിക്ക് വജൈന ഉണ്ട്, എനിക്ക് ബ്രസ്റ്റ് ഉണ്ട്, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് എന്ത് സ്ത്രീകളുടെ കൂടെ മത്സരിച്ചൂടെ? എന്നെ അവരെ എങ്ങനെയാണ് നിങ്ങൾ വ്യത്യാസമാക്കുന്നത്? സയന്റിഫിക്കലി ഞാൻ പ്രൂഫ് ചെയ്യണോ സ്ത്രീയാണെന്ന് എന്നുള്ളതാണ്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിൽ ഫിസിക്കൽ സ്ട്രെങ്ത്തുമായിട്ട് വലിയൊരു പ്രശ്നം നമുക്ക് പൊതുബോധമാണ് ശരിക്കും അങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്. പുരുഷനാണ് ബലം കൂടുതൽ, സ്ത്രീക്കത് ബലം കുറവാണെന്ന്. ശരിക്കും ഇന്ത്യയിലെ സ്ത്രീകൾ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ളത് മുഴുവനും ശക്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഭാരോദ്വഹനം, ഷൂട്ടിങ്, പോൾ വാൾട്ട്, ഷോർട്ട് പുട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെയാണ് അവര് പലതരം മെഡലുകൾ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് പുരുഷന്മാര് വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മെഡലും നേടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ പുരുഷനാണ് കൂടുതൽ ശാരീരികമായിട്ടുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ ബലം ഉള്ളതെന്ന് പറഞ്ഞാല് അതിന് ബുദ്ധിമുട്ടുണ്ടാകും അത്തരം കാര്യത്തില് സംസാരിക്കാൻ. ഓക്കെ,
ഇപ്പോ ജെൻഡർ കൺഫ്യൂഷൻ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയും വെസ്റ്റേൺ വേൾഡിനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ എത്രമാത്രം ഈ ജെൻഡർ കൺഫ്യൂഷന്റെ പ്രൊപ്പഗേണ്ട എത്രമാത്രം നടക്കുന്നുണ്ടോ, നമ്മൾ ഇതിനെ പറ്റി ഇത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ രീതിയിലും ഡെവലപ്ഡ് ആയത് ഒരു രീതി പോലെയാണോ അവിടെ കൺസിഡർ ചെയ്യണത്, ഹൈ ലെവൽ, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്? അപ്പൊ അവരെ പോലെ ആവണേൽ ഇപ്പോ എന്താന്നുള്ളതാണ്
ചോദ്യം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെസ്റ്റേൺ വേൾഡിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ജെൻഡർ കൺഫ്യൂഷന്റെ കാര്യമുണ്ടെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. അപ്പൊ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനു മാത്രം എന്തെങ്കിലും ഉണ്ടോ, ആ ടെൻഷൻ അടിക്കാൻ മാത്രമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ വിശദീകരിച്ചു, കരിക്കുലം കമ്മിറ്റിയിലടക്കം ഇത്തരം ആശയങ്ങളാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചല്ലോ, അതായത് വില്യം തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പുരുഷന്മാരുടെ കൂടെ മത്സരിക്കുന്നു, 462 അങ്ങനെ എന്തോ കിട്ടുന്നു. പിന്നെ അദ്ദേഹം സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ, ഞാൻ പെണ്ണാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, സ്ത്രീകളുടെ കൂടെ മത്സരിക്കാൻ പറ്റുന്നു. ഈ ഒരു അവസ്ഥയാണ് പ്രശ്നം. ഇത് നമ്മുടെ കേരളത്തിലേക്ക് അടക്കം കുട്ടികളെ അടക്കം പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ പരം ഭയക്കാൻ വേറെ എന്താ ഉള്ളത്? ഇവിടെ ഭയക്കാൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ രൂപത്തിൽ ഒരാൾ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളുടെ ജെൻഡർ അതാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ എന്റേത് പൂർണ്ണമായും ബയോളജിക്കലി മെയിൽ ബോഡിയാണ്. ഞാൻ സ്വയം പറയാണ് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അത് മതി, ജെൻഡർ ഐഡിയോളജി പ്രകാരം എന്നെ പെണ്ണായി കണക്കാക്കാൻ അത് മതിയല്ലോ, അത് മതിയല്ലോ, സർജറി ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോ അങ്ങനെ പെണ്ണായി കണക്കാക്കുന്ന എനിക്ക് പിന്നെ പെണ്ണിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ബാത്റൂം, സ്ത്രീകൾക്ക് ലേഡീസ് ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റും, ലേഡീസിന്റെ ഹോസ്റ്റലിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റും. അതിനപ്പുറം വലിയ പ്രശ്നം എന്താ ഉള്ളത്? പ്രത്യേകിച്ചും ഇവിടെ പറഞ്ഞു പുരുഷന്മാർ പല രൂപത്തിൽ അവരുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന പുരുഷന് സ്വയം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ക്രൈറ്റീരിയ മാത്രം വെച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് കേരളത്തിലേക്കടക്കം അത്തരം ഐഡിയോളജികൾ ചെറിയ കുട്ടികളുടെ അവർ പഠിക്കുന്ന കരിക്കുലത്തിലേക്കടക്കം കൊണ്ടുവരാൻ, ജെൻഡർ ന്യൂട്രാലിറ്റി കരിക്കുലത്തിലേക്ക് കൊണ്ടുവരാൻ ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇവിടെ തന്നെ പറഞ്ഞത്. അതിൽ പരം ഭയക്കാൻ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതും പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ട്രാൻസ്ജെൻഡേഴ്സിന് വേറെ തന്നെ കാറ്റഗറിയാണ് പല സ്ഥലത്തും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ജെൻഡർ ഐഡിയോളജി പ്രകാരം ട്രാൻസ് വുമൺ ആർ വുമൺ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്? അപ്പം ട്രാൻസ് വുമൺ വേറെ, സ്ത്രീ വേറെ, അങ്ങനെയാണോ? അതല്ല, ട്രാൻസ് വുമൺ സാധാരണ സ്ത്രീകളെ പോലെ തന്നെയാണോ? അതല്ല, അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതിലൊരു ക്ലാരിറ്റി കുറവ് ആൻസർ കേട്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ട്രാൻസ് വുമൺ ആർ വുമൺ എന്നുള്ളത് സ്ഥിരം നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ലിയോ തോമസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് വേറെയാണെന്ന് പറഞ്ഞത് എനിക്കൊരു കൺഫ്യൂഷൻ തോന്നി. അപ്പോൾ അതാണ് കുറച്ച് പറയാനുള്ളത്.
ഗേൾസ് ടോയ്ലറ്റ് നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ ബോയ്സ് വരുന്നത് നമുക്ക് ഓൾറെഡി അൺകംഫർട്ടബിൾ ആണല്ലോ, ആർക്കും ഇഷ്ടപ്പെടുന്നല്ലോ. അപ്പോൾ എനിക്ക്, ഞാൻ ഒരു പാടാണ് വന്നിട്ട് എനിക്ക് പെണ്ണായി തോന്നിയ ഡ്രസ് ചെയ്ത് വന്നിട്ട് കയറി പ്രശ്നങ്ങളുണ്ടാവില്ല. ആ
ഞാൻ ചോദ്യങ്ങള് ഒത്തിരി ഇതുകൂടി പ്രതീക്ഷിച്ചോന്ന്. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോ നിങ്ങൾ എങ്ങനെയാ ബാത്റൂം ഉപയോഗിക്കുന്നത്? ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ബാത്റൂം ഉപയോഗിക്കുന്നത്? അവിടെ ഒരു പുരുഷന്റെ കൂടെയാണ് നിങ്ങൾ ഒരുമിച്ചാണ് ബാത്റൂമിൽ പോകുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ കൂടെ ഒരുമിച്ചാണ് ബാത്റൂമിൽ പോകുന്നത്, ഒറ്റയ്ക്കല്ലേ ബാത്റൂമിൽ പോകുന്നത്? അവിടെ ഈ ലോഗോ ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളത് ജെൻഡർ ന്യൂട്രൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കയറുന്നത് അല്ലേ? ട്രെയിനിൽ ഇപ്പൊ പെണ്ണുങ്ങൾ ബാത്റൂം ഉണ്ടോ ട്രെയിനിൽ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഫ്ലൈറ്റിൽ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കാറ്റഗറൈസേഷൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കയറി പോകുന്നത്. ഇനിയിപ്പോ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ ഒരാൾ വന്നാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ അവർ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. നിങ്ങളുടെ ഹോസ്റ്റൽ റൂമിൽ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ വന്ന് സർക്കാർ, ഇപ്പൊ ഇവിടുത്തെ ട്രാൻസ് വുമൺസ് ഒക്കെ ലേഡീസ് ഹോസ്റ്റലിലാണ്, മഹാരാജാസില് 10 ട്രാൻസ് വുമൺസ് പഠിക്കുന്നുണ്ട്, അവർ ലേഡീസ് ഹോസ്റ്റലിലാ, അവരെ കൂടെ പഠിക്കുന്നത് പെൺപിള്ളേരാ, അവരൊരുമിച്ച് തന്നെയാണ് കിടക്കുന്നത്, അവരൊരുമിച്ച് തന്നെയാണ് ഹോസ്റ്റലിൽ യൂസ് ചെയ്യുന്നത്, സർജറി കഴിയാത്തവരുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്താൽ പോയി കംപ്ലൈന്റ് ചെയ്യണം, അത് ക്രിമിനൽ കുറ്റമാ. ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ അത് ചെയ്യുന്നില്ലേ? ചോദ്യം ചോദിക്കാതെ കൺസെന്റ് ഇല്ലാതെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതും സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നതും അതെല്ലാം മെയിനായിട്ട് നിർത്തേണ്ടത്. അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഹോസ്റ്റലും ബാത്റൂം അല്ലല്ലോ. ശരിക്കും ആണുങ്ങളെല്ലാം ഒളിഞ്ഞു നോക്കുന്നത് കൊളക്കടവിലും ബാത്റൂമിലൊക്കെ, ട്രാൻസ്ജെൻഡേഴ്സ് അല്ലല്ലോ. ശരിക്കും അതാണ് ക്ലാരിറ്റി വരുത്തേണ്ടത്. നമ്മൾ ശരിക്കും പുരുഷന്മാരാണ് കൂടുതൽ ഈ പ്രവർത്തിക്ക് ചെയ്യുന്നത്, ആൺകുട്ടികളും. ട്രാൻസ്ജെൻഡേഴ്സ് വളരെ കുറവാണ്. അവർക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാം. അവരേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ കോണ്ടാക്റ്റോ ഫിസിക്കൽ വെർബൽ അറ്റാക്കോ നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി കംപ്ലൈന്റ് കൊടുക്കൂ. ലീഗലാണ്, അത് കുറ്റകരമാണ്, അത്രയേ ഉള്ളൂ. അതിനോട് ഭയക്കൊന്നും വേണ്ട. ബാത്റൂം യൂസ് ചെയ്യുന്നത് ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന ഭയക്കൊന്നും വേണ്ട അല്ലേ? നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾ അവരെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ നിർത്തുമോ? അത് നിങ്ങളുടെ കൂടെ ജീവിപ്പിക്കുമോ? അത് കഴിച്ചു ഞരിച്ചു കൊല്ലുമോ? ഇല്ലല്ലോ.
നിങ്ങൾ ഈ എൽ ജി ബി ടി ആശയത്തെ എതിർക്കുന്നത് നിങ്ങളുടെ മൊറാലിറ്റി, അതായത് നിങ്ങളുടെ റിലിജിയൻ അതിന് അഗെയിൻസ്റ്റ് ആയതുകൊണ്ടല്ലേ? മറുപുറത്ത് അതായത് സെക്യുലർ ആയിട്ടുള്ള മതത്തിനെ അങ്ങനെ അംഗീകരിക്കാത്ത ആൾക്കാർ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്, എൽ ജി ബി ടി ആശയത്തെ. അപ്പൊ ചോദ്യം എന്താ വെച്ചാല് നിങ്ങൾ ഇത് ഇതിനെ എതിർക്കുന്നത് റിലിജിയൻ ഇതിനെ അഗെയിൻസ്റ്റ് ആയതുകൊണ്ടല്ലേ?
ഈ എൽ ജി ബി ടി ആക്ടിവിസത്തെ എതിർക്കുന്നത് റിലീജിയൻ എതിരായതുകൊണ്ടല്ലേ എന്നുള്ളതാണ്. റിലീജിയൻ എന്നുള്ളത് ഒരാളുടെ ലോകവീക്ഷണം കൂടിയാണ്. ആ ലോകവീക്ഷണം നമ്മുടെ എല്ലാ പിന്നെ തരത്തിലുള്ള പിന്നെ നിലപാടുകളെയും സ്വാധീനിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുന്നതിൽ റിലീജിയൻ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തു, ഇതിൽ ഇതുവരെ നമ്മൾ മതം എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സോഷ്യലായിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞൊരു വിഷയം, അതായത് ടോയ്ലറ്റുകളിൽ കയറുന്ന ഇവിടെ സ്ത്രീകൾ, ഇപ്പൊ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് എനിക്ക് ഡിസ്കംഫേർട്ട് ഉണ്ട്. ഇപ്പൊ അതിൽ പറഞ്ഞെന്ന് വെച്ചാൽ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് പലപ്പോഴും നമ്മൾ പിന്നെ ഒറ്റ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ പൊതുവെ ലേഡീസ് ടോയ്ലറ്റ് പിന്നെ മെയിൽ ടോയ്ലറ്റ് എന്ന രൂപത്തിൽ നമ്മൾ, ജെന്റ്സ് ടോയ്ലറ്റ് എന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാൻ കാരണം തന്നെ എന്താണ്, പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ സെഗ്രിഗേഷൻ ഉണ്ടാകുമ്പോഴാണ് സ്ത്രീകൾക്ക് കംഫേർട്ട് എന്നുള്ളത് നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും അവർ പറയുകയും ആ രൂപത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇവിടെ ലേഡീസ് ടോയ്ലറ്റും ജെന്റ്സ് ടോയ്ലറ്റും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഓക്കെ ടോയ്ലറ്റ് വിടുക, ഹോസ്റ്റലുകളിലും മെയിലും ഫീമെയിലും വേറെ അല്ലേ? അപ്പൊ അവിടേക്ക് ഈ പറഞ്ഞ പ്രശ്നം എന്താന്ന് വെച്ചാല് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രം ക്രൈറ്റീരിയ ആയി വരുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ എക്സാമ്പിൾ പറയണേ, ഞാൻ പൂർണ്ണമായും ബയോളജിക്കൽ മെയിലായ ഞാൻ ഇവിടെ വന്നിട്ട് പറയുകയാണ് ഞാനിതാ പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ ജെൻഡർ പൊളിറ്റിക്സ് പ്രകാരം ഞാൻ പെണ്ണായിട്ട് കണക്കാക്കണം. നാളെ മുതൽ എനിക്ക് ലേഡീസ് ഹോസ്റ്റലിൽ എന്ത് ചെയ്യണം, കയറാൻ അനുവാദവും തരണം. അവിടെ ഞാൻ തെറ്റാണ് പറയുന്നെങ്കിലും, ഞാൻ കളവാണ് പറയുന്നെങ്കിലും അതെങ്ങനെ മനസ്സിലാക്കാം? ഞാൻ വെറുതെ പറയാണ് ഞാൻ പെണ്ണാണ്, ഒരു തോന്നലില്ലാതെ ഞാൻ പറയാണ് പെണ്ണാണ്. പക്ഷേ ക്രൈറ്റീരിയ എന്താണ്? സെൽഫ് ഐഡന്റിഫിക്കേഷൻ മാത്രം, സ്വയം പറയാന്നുള്ളത്. അവിടെ എനിക്ക് ലേഡീസ് ഹോസ്റ്റലിലേക്ക് കയറാനുള്ള ഒരു അനുവാദം കിട്ടുന്നു, അവിടേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ട് പറയാണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്താൽ പോരെ. നമ്മൾ തെറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൈമുകൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യമല്ലേ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്? ആ സാഹചര്യം എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക എന്ന് പറയുന്നത്, എല്ലാ പ്രശ്നവും സംഭവിച്ചതിന് ശേഷം കംപ്ലൈന്റ് കൊടുത്താൽ പോരെ എന്നാ പോയി കേസ് കൊടുക്കുന്ന പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അവിടെ അതല്ലല്ലോ. നമ്മൾ അത്തരത്തിലുള്ള കാര്യത്തിന് കൃത്യമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക. ഒരു ഒരാണിന് എന്ത് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ചെയ്തതിന്റെ പേരിൽ മാത്രം പെണ്ണിന്റെ എവിടേക്കും കയറി ചെല്ലാം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഈ ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുക എന്നുള്ളത് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള കാര്യമൊന്നുമല്ല, ഒരു സൊസൈറ്റിയുടെ തന്നെ മുന്നോട്ട് പോക്കിന് ഇതൊരു അപകടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എത്തീസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസ്, അദ്ദേഹം ഈ പറഞ്ഞ ഈ റിസർച്ചുകളെ തടയുകയൊക്കെ ചെയ്യുന്ന ഈ ജെൻഡർ പൊളിറ്റിക്സിനെതിരായിട്ട്. അദ്ദേഹം ഇപ്പോൾ ഇലോൺ മസ്ക്, ട്വിറ്ററിന്റെ സ്ഥാപകനായിട്ട് ഇലോൺ മസ്ക് ഈ ജെൻഡർ പൊളിറ്റിക്സിനെതിരായി സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഡെബ്രാസോ ഈ ജെൻഡർ പൊളിറ്റിക്സിനെതിരായിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ഡെബ്രാസോ, അദ്ദേഹം ഒരു എത്തിസ്റ്റാണ്, ഫെമിനിസ്റ്റാണ്. അതുപോലെ തന്നെ ലെസ്ബിയനിസത്തിന് വേണ്ടി സംസാരിച്ച ആളാണ്. അവരൊക്കെ ഇതിനെതിരെ സംസാരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു പ്രശ്നം, ഒരു അരാജകത്വം ഉണ്ടാക്കുന്നുണ്ട്. അത് പൂർണ്ണമായി കൂടുതലായിട്ടും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കൂടി ബാധിക്കുന്ന രൂപത്തിൽ ഏതൊരു പുരുഷനും ഞാൻ പെണ്ണാകുന്നു എന്ന് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രം അവരെ പെണ്ണായി കണക്കാക്കണം, അവരെ പെണ്ണിൻ്റെ എല്ലാ സ്വകാര്യ ഇടങ്ങളിലേക്കും ആക്സസ് കൊടുക്കണം എന്ന് പറയുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള സ്ത്രീകളുടെ പിന്നെ സ്വകാര്യതയും അവർക്കുള്ള ഒരു കംഫേർട്ടിനെയും തകർക്കുന്ന രൂപത്തിലുള്ളൊരു അവസ്ഥയാണ് ഉണ്ടാവുക. അത് മതത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമൊന്നല്ല, സൊസൈറ്റിയെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.
കറക്റ്റീവ് സർജറി സംസാരിച്ച സമയത്ത് പറഞ്ഞു ലീഗലി പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ് അതിന്റെ ഒരു മാനദണ്ഡം. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരുടെ ജെൻഡർ അസൈൻ ചെയ്യാതെ ലീഗലി, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ 18 വയസ്സാണ്, അപ്പൊ ആ സമയത്ത് ആ കുട്ടി തീരുമാനിക്കട്ടെ. അപ്പൊ ഈ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ കണ്ടീഷൻ ചെയ്യുന്ന ഒരുപാട് സംഗതികളുണ്ടാവില്ല, സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അവരുടെ ഡ്രസ്സിങ് ആവട്ടെ കാര്യങ്ങളാവട്ടെ, അപ്പൊ അതൊക്കെ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അപ്പം ആ രീതിയിലേക്ക് മാറില്ല. അതുപോലെ തന്നെ ഈ റീഅസൈൻമെന്റ് സർജറി അല്ലെങ്കിൽ കൺഫേമിങ് സർജറികൾ മാറി, നേരത്തെ സംസാരത്തിൽ പറഞ്ഞു ജെൻഡർ ഇസ് എ ഫ്ലൂയിഡ്, അത് നമുക്ക് എപ്പോഴും എങ്ങനെയും മാറി ചിന്തിക്കാം. അപ്പൊ ഈ സർജറി ചെയ്ത് മാറിയ ഒരാൾക്ക് വീണ്ടും റിഗ്രറ്റ് വന്നിട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ മാറാണ്ട് അത്തരം ചിന്തകൾ വരാനും സാധ്യതയില്ലേ? അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യാൻ?
ഒന്ന് വളരെ കൃത്യമായി പറഞ്ഞാല് വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന്റെ ജീവിതം തന്നെ വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവരെപ്പോഴാണ് അതിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് അവരുടെ മാത്രം ചോയ്സ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഓൾറെഡി നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്, ആ കണ്ടീഷനിങ് ആണ് ഈ ഭയപ്പെടുത്തൽ ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ എനിക്ക് പെൺകുട്ടികളുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികളുടെ ഇടങ്ങളിലേക്ക് കയ്യേറുന്നു എന്നുള്ളത് അത് ഭയപ്പെടുത്തൽ ഉണ്ടാക്കുന്നു. ആ ഭയപ്പെടുത്തൽ ഇല്ലാതെ എപ്പോഴാണ് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് അല്ലെ? കേരളത്തിലെ മിക്ക ഹോസ്റ്റൽസ് എടുക്കാം, ലേഡീസ് ഹോസ്റ്റല്, അവിടെ സ്ത്രീകളാണോ കാവൽക്കാര്? അല്ല, പുരുഷന്മാരാണ് കാവൽക്കാര്. ആണുങ്ങളാണ് ആ ഹോസ്റ്റലില് കാവൽക്കാര്, ലേഡീസ് ഹോസ്റ്റലില് അല്ലേ? പിന്നെ ഇവരുടെ ഏതിടത്തിലേക്കാണ് ഒരു പുരുഷൻ കയറി പോവേണ്ടത്? ഏതിടത്തിലേക്കാണ് ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ഇടത്തിലേക്ക് എങ്ങനെയാണ് ഒരു പുരുഷന് എവിടം വരെ എത്താൻ സാധിക്കുക? അതിന്റെ നിർണയത്തോത് തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അങ്ങനെ തന്നെയാണ്, കൊച്ചു ചെറുപ്പത്തില് ഇതാണ്, ഇത് പെണ്ണ്, അതുകൊണ്ട് നിങ്ങൾ നീങ്ങിയിരിക്കണം, നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ ഇഴുകി ചേർന്നാൽ പ്രശ്നം ഉണ്ടാവും, അത് ഭയപ്പെടുത്തും, അത് അരാജകത്വം ഉണ്ടാക്കും, അത് ഈ നാടിനെ വഴിതെറ്റിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും കുട്ടികളെ എന്താ പറയാ അവരുടെ പാരന്റിംഗിൽ പോലും നമ്മൾ ഇടപെടുന്നത്, പ്രത്യേകിച്ച് കമ്പാരിസൺ ചെയ്യുന്നത്. ആൺകുട്ടികളെ പെൺകുട്ടികളെ എങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്? അവരുടെ സമയത്തെ നമ്മൾ കമ്പാരിസൺ ചെയ്യാറുണ്ട്, വസ്ത്രത്തെ കമ്പാരിസൺ ചെയ്യാറുണ്ട്, ഇടത്തെ കമ്പാരിസൺ ചെയ്യാറുണ്ട്, ഡ്രീംസിനെ കമ്പാരിസൺ ചെയ്യാറുണ്ട്, വിവാഹ സ്വപ്നങ്ങളെ കമ്പാരിസൺ ചെയ്യാറുണ്ട്, സ്വന്തം നിലനിൽപ്പിനെ കമ്പാരിസൺ ചെയ്യാറുണ്ട്, വിശ്വാസങ്ങളെ കമ്പാരിസൺ ചെയ്യാറുണ്ട്, തെരഞ്ഞെടുപ്പിനെ കമ്പാരിസൺ ചെയ്യാറുണ്ട്. അപ്പൊ ഇതാരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെജോറിറ്റി നിൽക്കുന്ന, അപ്പൊ ആ കുടുംബത്തിൽ ഭരണ സംവിധാനത്തിൽ ആരാണ് അധികാരം പ്രയോഗിക്കുന്നത് അയാളായിരിക്കും അത് കൂടുതലായിട്ട് ചെയ്യുന്നത്. മറ്റാളുകൾക്ക് വളരെ കുറച്ച് റോളുകളെ ഉണ്ടാവുന്നുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പോലും പെൺകുട്ടികൾക്ക് എന്താ പറയാ സുരക്ഷ, ആ സുരക്ഷ എന്താന്ന് വെച്ചാല് സ്ത്രീധന സുരക്ഷ എന്നുള്ളതാ അല്ലെ? അവർക്ക് സ്ത്രീധനത്തിന് വേണ്ടി ലോൺ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അല്ലെ? അപ്പൊ നമ്മുടെ ഗവൺമെന്റ് 11 കോടി രൂപയാണ് 2016 സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സെൽഫ് പെൺകുട്ടികളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി 11 കോടി രൂപ. എന്തിനാണ്? ഗുൺഫു, കരാട്ടെ, കളരിപ്പയറ്റ്, കുരുമുളക് സ്പ്രേ, ഇതൊക്കെ പഠിച്ച് പെൺകുട്ടികൾ ശക്തരാവാൻ. 2016 ശേഷം എത്ര പെൺകുട്ടികൾ ശക്തരായത്? ഈ അറ്റാക്ക് മുഴുവൻ നടത്തിയിട്ടുള്ളത് ആരായിരിക്കാം? അറ്റാക്കിന് ഇരയായവരാരാണ് അല്ലെ? ഇപ്പോഴും നമ്മൾ കണ്ടു ഒരു പെൺകുട്ടിന്റെ മുമ്പിലിരുന്ന് ഒരു സവാദ് എന്ന് പറയുന്ന ഒരു പുരുഷൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, അവള് വീഡിയോ ഇടുന്നു, പക്ഷെ അവന് സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ സമൂഹത്തിൽ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ വളരെ കൃത്യമായി പറഞ്ഞാൽ നോളജ് ഉള്ള പാരന്റ്സ് തീരുമാനിക്കുന്നത് തന്റെ കുഞ്ഞിന്റെ ഫ്രീഡം എന്താണ് അത് മനസ്സിലാക്കി പാരന്റിങ് ചെയ്യാനാണ് അച്ഛനമ്മമാർ തീരുമാനിക്കുന്നത് അല്ലെ? കാരണം നമുക്ക് പലതരത്തിലുള്ള ഐഡിയോളജി ഉണ്ടാവാം. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ നേതാക്കന്മാര് ലീഡേഴ്സിനെയും കുറിച്ച് പറഞ്ഞു. ലീഡേഴ്സ് എല്ലാവരും ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള ലീഡേഴ്സ് അല്ല. ഹിറ്റ്ലറിന്റെ മുഴുവൻ ക്രൂരകൃത്യങ്ങളെയും നല്ല വശങ്ങളെയും നമ്മൾ വായിച്ചിട്ടില്ല. ഗാന്ധിയുടെ ചീത്ത വശങ്ങളെ കുറിച്ച് ആരും എഴുതിയിട്ടില്ല, ഗാന്ധിജി എഴുതിയിട്ടില്ല. നബിയെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ അവരൊന്നും വൃത്തിയായിട്ട് എഴുതിയിട്ടില്ല. അവരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയത്തുമില്ല. അത് സ്വകാര്യതയാണത്. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് എല്ലാം വ്യക്തമാണ്. അവരിങ്ങനെയായിരുന്നു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ എഴുതി വെച്ചിട്ടുള്ള, അവർ കൊണ്ടു തന്നിട്ടുള്ള എല്ലാതും ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ മുത്തലാഖ് മാറിയത് അല്ലേ? സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തലാഖിലേക്ക് സുപ്രീം കോടതി. അതേ സുപ്രീം കോടതി തന്നെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി സെൽഫ് ഡിക്ലറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ സുപ്രീം കോടതി തന്നെയാണ് ശബരിമലയും സംസാരിച്ചത്. അപ്പൊ നമുക്കറിയാം ഓരോ സമയത്ത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നവീകരണം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും പ്രവർത്തന ഫല. അതിന് നിങ്ങൾ LGBT ആക്ടിവിസ്റ്റുകളോട് പ്രശ്നം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ നിറത്തിനോട് നിങ്ങൾ പ്രശ്നം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. താമരയെ കാണുന്ന പോലെ ഈ മഴവിൽ റെയിൻബോനെ കാണാം. കാരണം താമര ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. മഴവിൽ എന്ന് പറയുന്നത് വ്യാപിച്ചു കിടക്കുന്ന ഒരു കാര്യമാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ. ഓക്കെ,
അപ്പൊ ഈ ജെൻഡർ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഒരു ലെസ്ബിയൻ കേസിൽ വരാൻ സാധ്യതയല്ല. കാരണം പ്രായപൂർത്തിയായ രണ്ട് പേര് അവർക്ക് സ്വകാര്യ മുറിയിൽ അവർ തമ്മിൽ ചെയ്യുന്ന ഒരു ഇതിനാണ് ഓറിയന്റേഷനാണ് ലെസ്ബിയൻ ഗേ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയും നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എതിർക്കുന്നുണ്ടോ? അങ്ങനെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്?
ജെൻഡർ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷയം പറഞ്ഞു. അതിന്റെ കൂടെ ഈ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പലപ്പോഴും എതിർപ്പുകൾ വരാറുണ്ട്. അത് ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യം ഒരു പ്രൈവസിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്വകാര്യതയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിൽ എങ്ങനെയാണ് ഒരു തെറ്റ് വരിക എന്നുള്ളതാണ്. അവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റ് ശരി എന്ന് പറയുന്നത് നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകവീക്ഷണം എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തെ തെറ്റായും ശരിയായും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നേരത്തെ പിന്നെ ശീതൽ ശ്യാം അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തെറ്റാവുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനമാണ് നമ്മൾ പ്രധാനമായും മനുഷ്യരെന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല, ഉപദ്രവം ഇല്ലാത്തത് നമുക്ക് ചെയ്യാം എന്ന ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ നോക്കുക, ഈ ഹാം പ്രിൻസിപ്പൾ എന്നാണ് നമ്മൾ അതിന് പറയുക. ഒരു ലിബറൽ ഐഡിയോളജി അനുസരിച്ച് ഹാം ഉണ്ടാക്കുന്നതെല്ലാം തെറ്റും ഹാം ഉണ്ടാക്കാത്തത് ശരിയും എന്നുള്ള നിലക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഹാം ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വിഷയം. നമ്മൾ ഉണ്ടാക്കുന്ന, ഇപ്പം ഞാനിവിടെ ഇത്രയും നേരം സംസാരിച്ചു, എൻ്റെ സംസാരത്തിൽ ആർക്കെങ്കിലും മാനസികമായി വല്ല ഹാമും തോന്നിയോ എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലാക്കി പറ്റണമെന്നില്ല. ആ ഹാമ് തന്നെ കൃത്യമായി എത്രത്തോളം ഹാം ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ചെറിയൊരു വേദന ആയിരിക്കാം, ചിലപ്പം ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ടാകാം, ഇത് എനിക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ ഹാം അടിസ്ഥാനത്തിലാണ് തെറ്റും ശരിയും വേർതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ലിബറലിസം പറയുന്ന ഈ ഒരു ഹാം പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഈ ഒരു തെറ്റും ശരിയും വേർതിരിക്കാനുള്ള ആ ഒരു മാനദണ്ഡം എത്രത്തോളം ശരിയാണ് എന്നുള്ള, എത്രത്തോളം നമുക്കത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഒരു വിഷയമാണ്. അത് ഇനി ഈ ഹാം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം എന്നുള്ള തന്നെ വെക്കുക. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ഹോമോസെക്ഷൽ ആക്റ്റുകൾ കൊണ്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഹാമായിട്ട് നമ്മൾ കണക്കാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പിന്നെ STD കൾ, സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളിലാണ്. ഇപ്പോൾ HIV എടുക്കണം, എയ്ഡ്സ് എടുക്കുകയാണെന്നെങ്കിൽ 69%, അതുപോലെ തന്നെ ഗൊണോറിയയും സിഫിലിസും ഒക്കെ 70-80%, അതുപോലെ തന്നെ മങ്കി പോക്സ് എടുക്കുകയാണെങ്കിൽ 98%. ഈ ആകെ സൊസൈറ്റിയിൽ വളരെ ചെറിയ 1-2% മാത്രമുള്ള ഈ ഹോമോസെക്ഷൽസ് ആണ് ഇത്രയും പിന്നെ STDs കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഹാമല്ലേ? അത് അവരോട് തന്നെ ചെയ്യുന്ന ഒരു സെൽഫ് ഹാം എന്ന് പറയുന്നത് ഈ ഹാമിൽ പെടുമോ? ഇതൊക്കെ വലിയൊരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹാമുകളുണ്ട്. അതുപോലെ തന്നെ ഈ STDs മൊത്തം മാറ്റിവെക്കുക, പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, എയ്നൽ ഇൻകണ്ടിനൻസി, നമുക്കറിയാം ഈ ഹോമോസെക്ഷൽ ആക്റ്റുകൾ ചെയ്യുന്നത് ആനസ് വഴിയാണ്. ആ ഏനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് മാത്രം തുറക്കാൻ പറ്റുന്നൊരു സ്ഫിങ്ക്റ്ററാണ്. അതിലൂടെ ഈ ബന്ധം പുലർത്തുമ്പോൾ ആ ഏനൽ സ്ഫിങ്ക്റ്റർ ലൂസാവുകയും ആ ഏനൽ ഇൻകണ്ടിനൻസി ഉണ്ടായതായി പല രൂപത്തിൽ അതുകൊണ്ട് പ്രയാസപ്പെടുന്ന കേസസ് നമ്മൾ ഒരുപാട് വായിക്കുകയാണ് ഈ ഒരു പിന്നെ ഹോമോസെക്ഷൽസിന്റെ വിഷയത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ശാരീരിക പ്രശ്നം ഉണ്ടാകും. ഗേ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിലൂടെ. അതുപോലെ തന്നെ ഇൻഡസ്ട്രൈനൽ പാരസൈറ്റ് ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ, ഇതൊക്കെ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അത് ഹാമല്ലേ? ആ ഹാമാണെന്നുണ്ടെങ്കിൽ ആ ഹാം ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന ഒരു അടിസ്ഥാന പ്രകാരം ഹോമോസെക്ഷുവാലിറ്റിയുടെ ധാർമ്മികത നമ്മൾ അങ്ങനെ നിശ്ചയിക്കും. അതുപോലെ തന്നെ ഇത് സ്വന്തം ചെയ്യുന്ന ഹാം ഇനി സൊസൈറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല രൂപത്തിൽ ഒരു ഫാമിലി സിസ്റ്റത്തെ തകർക്കുക, അതുപോലെ തന്നെ ഫാമിലി സിസ്റ്റത്തിന്റെ ഒരു സുസ്ഥിരതയെ ബാധിക്കുക, അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ. പിന്നെ ഗേ പാരന്റിംഗിലേക്ക് വരുമ്പോൾ ഗേ പാരന്റിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരുപാട് റിസർച്ചുകളിലൂടെയും സ്റ്റഡീസിലൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹാമുകൾ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് നിങ്ങളുടെ ലോകവീക്ഷണം മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്തരം ഹാമുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഹാം ഉണ്ടാകുന്നത് തെറ്റാണ് എന്നതാണ് നിങ്ങളുടെ പിന്നെ ഈ ധാർമ്മികതയുടെ മാനദണ്ഡം എന്നുണ്ടെങ്കിൽ ഇതും തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കൃത്യമായി എന്താണ് ധാർമ്മികത, ധാർമ്മികതയുടെ ബേസ് എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ ഹാം ഉണ്ടാക്കുക എന്നുള്ള ലിബറൽ മാനദണ്ഡമാണെങ്കിൽ പോലും അത് വെച്ച് പോലും നമുക്ക് ഒരു പക്ഷേ ഈ ഹോമോസെക്ഷൽ ആക്റ്റുകൾ തെറ്റാണെന്ന് പറയേണ്ടി വരും. പിന്നെ മറ്റ് ധാർമ്മിക വീക്ഷണങ്ങൾ പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെതാണെങ്കിലും അതല്ലാത്ത മറ്റ് ധാർമ്മികത ആണെങ്കിലും ഒക്കെ അതിലൂടെ ആ ഒരു പിന്നെ മെഷർമെന്റ് അല്ല ആ ഒരു അളവുകോലുകൾ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക അതിൽ എന്താണ് എന്നുള്ളത്. അതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്.
ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടുപേരോടും നന്ദി അറിയിക്കുകയാണ് വളരെ ആരോഗ്യപരമായ ഒരു സംവാദം ഇവിടെ നടത്തിയതിന്. എന്റെ ചോദ്യം പ്രധാനമായിട്ട് എന്നെ കൺസേൺ ചെയ്തൊരു ചോദ്യം, ഈ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ജെൻഡർ ആക്ടിവിസ്റ്റുകൾ അവരുടെ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ അപ്പീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവായിട്ടുള്ള വളരെ വസ്തുനിഷ്ഠമായ തെളിവുകൾ വെച്ചിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം, ഞാനിത് മൊത്തത്തിലാണ് കേട്ടോ പറയുന്നത്, ജെൻഡർ ആക്ടിവിസ്റ്റുകളുടെ മൊത്തത്തിലുള്ള അവതരണത്തിന്റെ രൂപത്തിലുള്ള എന്റെ കൺസേൺ ആണ് പറയുന്നത്. അവർ ഇമോഷണൽ അപ്പീലിലൂടെ മറ്റുള്ളവർ വൈകാരികമായി സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ദുരനുഭവങ്ങളോ അങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ടാണ് പലപ്പോഴും സമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമല്ലേ? കാരണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഒരാൾക്ക് ആണായിട്ട് ജനിക്കുന്നു, അതിനുശേഷം ഭയങ്കര ഒരുപാട് അസ്വസ്ഥത ഉണ്ടോ, മാനസികമായ അസ്വസ്ഥത ഉണ്ടോ, കാരണം ഞാൻ ആണല്ല എന്നൊരു വ്യക്തിക്ക് തോന്നുന്നു, തന്റെ സ്വത്വബോധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അത് തീർച്ചയായിട്ടും മാനസികമായ ഒരാളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അതൊരു സാമൂഹിക പ്രശ്നവുമാണ്. അങ്ങനെ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പക്ഷെ ആ പ്രയാസത്തിന് ജെൻഡർ ആക്ടിവിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന പരിഹാരം പലപ്പോഴും ഇമോഷൻ ബേസ്ഡ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വാദങ്ങൾ പരിശോധിക്കുമ്പോൾ. ആ ഇമോഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ലേ നയിക്കുക? കാരണം വസ്തുനിഷ്ഠമായ ഒരു കാര്യത്തെ പരിഹരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? സയൻസിന്റെ ഒരു രീതിയും അങ്ങനെ തന്നെയല്ലേ? മാത്രമല്ല, ഇപ്പൊ മഴവില്ലിനെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പല സമയത്തും പറഞ്ഞു. അതും ഇതുപോലത്തെ ഒരു ഇമോഷണൽ അപ്പീലിനെ പോലെയാണ് തോന്നിയത്. അതേപോലെ ദൈവം ഭയങ്കര കരുണയുള്ളവനാണ്, അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ ആക്ടിവിസത്തിനെ എതിർക്കുന്നത് ഒരു തെറ്റാണ് എന്ന രൂപത്തിൽ, ഒരു വൈരുദ്ധ്യമാണ് എന്ന രൂപത്തിലൊക്കെ അവതരിപ്പിച്ചു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ ഇമോഷണൽ അപ്പീലിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ ഒരു പ്രശ്നം, ഇപ്പോ ഒരാളുടെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ അനുസരിച്ചാണ് ഒരാളുടെ ജെൻഡറിനെ നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ജെൻഡർ വിഷയങ്ങൾ പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഒരാളുടെ ഐഡന്റിറ്റി നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ വേറെ കുറെ ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്, പക്ഷെ അതിനെ കുറിച്ചൊന്നും ചർച്ചകൾ നടക്കാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ അബ്ദുള്ള വാസിൽ സാർ തന്നെ സൂചിപ്പിച്ച മറ്റേ BIID ബോഡി ഇന്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ, ശരീരത്തിൽ ഒരവയവം മുറിച്ചു മാറ്റാൻ മാത്രമേ അവർക്ക് മാനസികമായ സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഇതൊരു ഒരു കണ്ടീഷനാണ്, ഒരു മാനസികമായ പ്രയാസമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ജെൻഡർ ആക്ടിവിസ്റ്റുകൾ പറയാറുള്ളത് അവരുടെ മനസ്സിന്റെ പ്രശ്നമാണെന്നാണ്. പക്ഷെ ജെൻഡർ വിഷയങ്ങളിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും അത് മനസ്സിന്റെ പ്രശ്നമല്ല, ശരീരത്തിന്റെ പ്രശ്നമാണ്, മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റാണ് വേണ്ടത് എന്ന് പറയാറുണ്ട്. ഇത് ഒരു കാപട്യമായി, എന്റെ ചോദ്യം അവസാനിക്കാണ്, ഇതൊരു കാപട്യമായി എനിക്ക് തോന്നുന്നു. കാരണം ഐഡന്റിറ്റി ക്രൈസിസ് വേറെ ഒരുപാടുണ്ട്, പക്ഷെ ആ ഐഡന്റിറ്റി ക്രൈസിസുകളെ ഒന്നും പരിഗണിക്കാതെ ജെൻഡർ എന്ന വിഷയത്തിൽ മാത്രം പലപ്പോഴും അത് ഒതുങ്ങി നിൽക്കുന്നു. ആ ജെൻഡർ എന്ന ഐഡന്റിറ്റിയെ മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മതി, ആ ഐഡന്റിറ്റി ആ മാനസികാവസ്ഥക്കനുസരിച്ച് നമ്മുടെ ശരീരത്തെ മാറ്റാണ് വേണ്ടത് എന്ന നിലപാടെടുക്കുന്നു. പക്ഷെ BIID പോലുള്ള ഇഷ്യൂകളിൽ ശരീരത്തെ അല്ല മാറ്റേണ്ടത്, മനസ്സിനെയാണ് മാറ്റേണ്ടതെന്ന് പറയുന്നു. ഈ ഇത് ഈ ഒരു ഹിപ്പോക്രസിയെ കുറിച്ചാണ് എന്റെ ചോദ്യം.
ഒന്ന്, എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് ജെൻഡർ ആക്ടിവിസ്റ്റുകളെ മൊത്തമായിട്ടാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എത്ര ജെൻഡർ ആക്ടിവിസ്റ്റുകളുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, അവരെത്ര ആൾക്കാരുടെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഇന്ത്യയിൽ ഒരുപാട് ജെൻഡറുമായി ബന്ധപ്പെട്ട് സെക്ഷാലിറ്റിയുമായി സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിൽ, അതിലപ്പുറം ലോകത്തും പലയിടങ്ങളിലും ഉണ്ട്. അവരുടെയൊക്കെ തന്നെ ശ്രമഫലമായാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് തയ്യാറാവാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ മാത്രം പ്രശ്നമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ പറയാനുള്ള കാരണം, ഒന്ന്, ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന രീതി എന്നുള്ളത്. ഇപ്പം നിങ്ങളിവിടെ അബ്ദുള്ള അബ്ബാസിനെ അഭിസംബോധന, ഡോക്ടർ അബ്ദുള്ള അബ്ബാസി എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഡോക്ടർ ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം അത്ര വരെ പഠിച്ചിട്ടുണ്ട്, ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്റെ മുമ്പിൽ അത് ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പദവി ഇല്ല. ആ പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കോളേജ് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അങ്ങനെയല്ല മിക്കവാറും പേരും. ഇപ്പൊ നേരത്തെ നമ്മൾ ഈ ടോയ്ലറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ ഐ ടി മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളുണ്ട്. ഇന്ത്യയിലെ മിക്ക IT പ്രൊഫഷണൽ ആയിട്ടുള്ള സെക്ടറിലും LGBTQR ഇൻക്ലൂഷൻ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. വിപ്രോയും USD ഗ്ലോബലും ഹൊഗ്നിസെന്റും ഒക്കെ പെരിഫൈ പോലുള്ള സ്ഥലങ്ങളിൽ അത്തരം ആളുകളുണ്ട് താനും. അവരൊക്കെ അവിടെ ഉപയോഗിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ പണം അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ച് പോവോ? ഇന്ത്യയിലെ മിക്ക ഹോസ്പിറ്റലുകളിലും പലതരത്തിലുള്ള കൗൺസിലിംഗ് തെറാപ്പികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരും കൗൺസിലേഴ്സായിട്ട് പല ഹോസ്പിറ്റലിലും വരുന്നുണ്ട്. US അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ് ഉള്ള പല രാഷ്ട്രങ്ങളിലും ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അവരൊന്നും കഷ്ടപ്പാട് പറഞ്ഞല്ല ജീവിക്കുന്നത്. എല്ലാ ആക്ടിവിസ്റ്റുകളും കഷ്ടപ്പാട് പറഞ്ഞല്ല ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ദയാബായിനെ കുറിച്ച് പറയാം. ദയാബായി ഒരു ആക്ടിവിസ്റ്റാണ്. അവർ കഷ്ടപ്പാട് പറയുന്നത് കാസർഗോഡത്തെ കുട്ടികളുടെ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ്. പക്ഷെ അവര് ആ രീതി പറയുന്ന രീതി എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അതുപോലെ എല്ലാ ആക്ടിവിസ്റ്റുകളും ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനെ എതിർക്കുന്ന ആളുകൾ പ്രത്യേകം സംസാരിക്കുന്നത് ഈ പറയുന്ന ഡെഫിനിഷനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. പ്രത്യേകിച്ച് നെക്രോഫീലിയ, പിഡോഫീലിയ, എന്താ പറയാ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് അവര് ഞങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള ആളുകളായിരിക്കാം ഇമോഷണലി അവരുടെ സങ്കടകഥകളെ കുറിച്ച് പറയുന്നത്. എനിക്ക് സങ്കടകഥകളെ കുറിച്ച് പറയാൻ താല്പര്യമില്ല, കാരണം ഞാൻ ജീവിതത്തിൽ പൊരുതി നേടിയിട്ടുള്ള എൻ്റെ ബോധമാണ്, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അത് എല്ലായിടത്തും അഭിമാനത്തോടു കൂടി പറയാനാണ് എനിക്കിഷ്ടം. വളരെ കുറച്ച് ആളുകൾക്കേ അത് സങ്കടമായിട്ട് തോന്നുകയുള്ളൂ. കാരണം സങ്കടം അനുഭവിച്ച, ബുദ്ധിമുട്ട് അനുഭവിച്ച, അക്രമം അനുഭവിച്ച എനിക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ മറ്റാളുകൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ ഇമോഷണൽ എന്ന് തോന്നുന്നത്. എനിക്ക് അത് ഇമോഷണലായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും വളരെ പ്രൗഡായിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുന്നത് അത് എന്തുകൊണ്ടാ വെച്ചാൽ എൻ്റെ ഐഡന്റിറ്റി എനിക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള അധികാരമുള്ളൊരു നാട്ടിലാണ്, അവകാശമുള്ളൊരു നാട്ടിലായതുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്ന് മാത്രം. ഇത് ഇതുപോലെ ആയിരിക്കത്തില്ല ദുബായിൽ. ദുബായിൽ ട്രാൻസ്ജെൻഡേഴ്സിനൊന്നും എൻട്രി ഇല്ല, അവിടെ അവർക്ക് പാസ്പോർട്ടൊന്നും കൊടുത്താൽ കയറാൻ പറ്റത്തില്ല പലർക്കും, ഫീമെയിലിന് മാത്രമേ അംഗീകാരമുള്ളൂ. പക്ഷെ സൗദിയിൽ അതുണ്ടായിരുന്നു, ഇപ്പം അത് മാറാൻ പോകുന്നുണ്ട്. സൗദിയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും വോട്ടവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. സൗദി രാജകുമാരൻ്റെ ഒരു മാറ്റം മൂലമാണ് ആ ഒരു മാറ്റമുള്ളത്. അദ്ദേഹത്തിനെ ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കാമല്ലോ, അദ്ദേഹം ഒരു മതവിശ്വാസിയും കൂടിയാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെയും, പക്ഷെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് തന്നെ മുമ്പോട്ട് ജീവിതത്തിൽ കൊണ്ടുപോകണമെന്നില്ല, അവർ വ്യത്യസ്ത അഭിപ്രായമായിട്ട് മാറാം. ആസ് എ പേഴ്സൺ നിങ്ങളുടെ മാത്രം ചോദ്യമാണ് എല്ലാവരും എന്നുള്ളത് അല്ലേ. അപ്പം എല്ലാവരും അങ്ങനെയല്ല, പലരും വ്യത്യസ്ത രീതിയിലാണ്. അത് ബ്ലാക്ക് ഫെമിനിസ്റ്റെ കുറിച്ച് സംസാരിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്, ക്യുർ ആക്ടിവിസ്റ്റുകളുണ്ട്. ലോകത്തെമ്പായിടത്തും മെൻ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സിംബോസിയം നടക്കുന്നുണ്ട്. അത് പുരുഷന്മാരെയും ആൺകുട്ടികളെയും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനാണ്. ലോകത്തെല്ലായിടത്തും അത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം മെൻ എൻഗേജ്മെന്റ് സിംബോസിയം. അത് വല്ലാത്ത തോതിൽ ഇവിടെയുള്ള ആക്ടിവിസ്റ്റുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊന്നും സങ്കടവും കരച്ചിലൊന്നും പറഞ്ഞിട്ടല്ല ഇവിടെ ഇവിടെ ഇന്റർനാഷണൽ ജെൻഡർ കോൺഫറൻസ് മന്ത്രി എം കെ മുന്നൂറുള്ളപ്പോഴാണ് നടത്തിയത്. കേരളത്തിൽ രണ്ടാമത്തെ ജെൻഡർ കോൺഫറൻസ് ഇവിടെ വെള്ളിമാടുകുന്നുള്ള ജെൻഡർ പാർക്കിലാണ് ചെയ്തത്. അപ്പോൾ സർക്കാർ തലത്തിലും ഭരണകൂട സംവിധാനത്തിലൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ എത്രത്തോളം നമ്മുടെ ആശയം വെച്ച് തള്ളിക്കളഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. എന്തായാലും ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ ഈക്വാലിറ്റിയും ഒക്കെ എന്തായാലും വരും, അത് നടപ്പിലാവും. അത് ആക്ടിവിസ്റ്റുകൾ പണിയെടുത്തില്ലെങ്കിലും പണിയെടുത്താലും അത് വരും. കാരണം പുതിയ തലമുറ വളരെയധികം നോളജ് ഉള്ളവരാണ്, വിവരമുള്ളവരാണ്. അവർക്ക് പുതിയ കാലഘട്ടത്തെ കുറിച്ച് നല്ല ബോധമുണ്ട്, അവർ നല്ല അറിവ് നേടിയിട്ടുള്ള ആൾക്കാരാണ്. അവർ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ പേരിലോ അവരുടെ പെർഫോമൻസിൻ്റെ പേരിലൊന്നും അവരെ തടയാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലവത്താവില്ല എന്നാണ് തീരുമാനിക്കുന്നത്. കാരണം ഇത്തരം നിറങ്ങളെ എതിർക്കാനായിട്ട് കാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പിൻവാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ സംസാരിച്ചത് ഇവരെ കത്തിച്ചു കളയണമെന്നാണ്. അതേ ബൈബിളിലെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് പറഞ്ഞത് സ്വവർഗാനുരാഗികളോട് അനുകമ്പ വേണം, അവർക്ക് വിവാഹം വയ്ക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്ന് മാർപ്പാപ്പ. ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ VHP, ബാബാ രാംദേവ്, ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ, ഇങ്ങനെ 15 സംഘടനകളാണ് IPC 370 പ്രതി ചേർന്നത് 2011. 2018 സുപ്രീം കോടതി ഡിക്രിമിനലൈസ് സ്ക്രാപ്പ് ചെയ്തു. അപ്പം ഇത് മതബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ തന്നെയാണ് ഇതിനെ ഭയക്കുന്നത് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഓരത്ത് നിൽക്കുന്ന ആളുകളല്ലല്ലോ, ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിജീവിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു.
നേരത്തെ സൂചിപ്പിച്ച ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ സൂചിപ്പിച്ചു, അതായത് സെഗ്രിഗേഷന്റെ ഒരു വിഷയം. ഈ സെഗ്രിഗേഷൻ ഇല്ലെങ്കിൽ ഈ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടാകുമോ എന്ന് ശീതൾ മാം ചോദിച്ചു. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോടൊരു വിയോജിപ്പുണ്ട്. കാരണം എന്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ ആൺകുട്ടികൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ആൺകുട്ടികളോട് ഇടപഴകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ കോൺവെർസേഷൻസ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 10th class പഠിക്കുമ്പോഴൊരു അനുഭവമാണ്. അതെന്താന്ന് വെച്ചാൽ ടീച്ചറിനെ കുറിച്ച് വളരെ വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കണം. ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൺകുട്ടി 10th classനാണ് സംഭവിക്കുന്നത്. ഒരു കോളേജ് ലെവലിലുള്ള സംഭവം പോലും അല്ല. അപ്പോ അവിടെ ഒരു സെക്ഷൽ ടെൻഡൻസി ഉണ്ടാകില്ല എന്നുള്ള രൂപത്തിലുള്ള സംസാരം, അതായത് ഈ സെഗ്രിഗേഷൻ ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്ത് സെക്ഷൽ ടെൻഡൻസിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള രൂപത്തിലുള്ള സംസാരം ശീതൽ മാമിന്റെ അടുത്ത് ഉണ്ടായി. അപ്പോ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതായത് സെക്ഷൽ ടെൻഡൻസ് ഉണ്ടാകുമോ ഉണ്ടാകില്ലേ എന്നാണ്.
സെഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുന്നതോ അല്ലെങ്കിൽ നേരത്തെ വസ്ത്രത്തിന്റെ വിഷയം പറഞ്ഞു, അത്തരത്തിലെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇവിടെ റിയാലിറ്റിക്ക് ഒരു ഒരു പിന്നെ സ്കോപ്പും ഇല്ലാത്തതുപോലെയാണ്. നമുക്ക് എന്തുണ്ട് ചില പിന്നെ വാദങ്ങളുണ്ട്. എന്താണ് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലൊന്നും ആവശ്യമില്ല, സെഗ്രിഗേഷൻ ആവശ്യമില്ല എന്ന കുറച്ച് വാദങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് റിയാലിറ്റിക്ക് ഇവിടെ വല്ല സ്കോപ്പും കൊടുക്കണ്ടേ? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും അറിയും, സ്ത്രീകൾക്ക് ഒരു പക്ഷേ പുരുഷൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം എന്നില്ല. അതുകൊണ്ട് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. പുരുഷന്മാർക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം സ്ത്രീകളെ കുറിച്ച് അവർ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ഏത് രൂപത്തിലൊക്കെയാണ് അവർ കാണുന്നത് എന്നുള്ളത്. പോട്ടെ, പുരുഷന്മാരോടുള്ള ആ വർത്താനം അനക്ഡോട്ടൊക്കെ മാറ്റി വെക്കുക, നമുക്ക് ശാസ്ത്രീയമായി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഒരു സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റീവ് വരും. നേരത്തെ ജെൻഡറിന്റെ കാര്യം പറഞ്ഞവർ നമ്മൾ പിന്നെ ഒന്നും പറയാനില്ലാതെ പറയേണ്ട കാര്യമില്ല. കൃത്യമായി നമുക്ക് എന്താണ് ബ്രെയിനിൽ സംഭവിക്കാന്ന് പറയാൻ കാണാൻ സാധിക്കും. ഒരു നഗ്ന ശരീരം കാണുമ്പോൾ പുരുഷന്റെ ഹൈപ്പോതലാമസ്, അത് വിഷ്വൽ സ്റ്റിമുലേഷൻ കാരണം തന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റഡ് ആകുന്നു. അതിൽ നിന്നും ജി എൻ ആർ എച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെ, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. അത് ആന്റീരിയർ പിറ്റിറ്റോറിയലിലേക്ക് എത്തുന്നു, എൽ എച്ചും എഫ് എസ് എച്ചും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എൽ എച്ച് പോയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ബ്ലഡിൽ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു, മെഡിക്കൽ സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത് അത്തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള ചിന്താഗതികളിലേക്കും ആക്ഷനുകളിലേക്കും ഈവൻ അഗ്രസീവ്നെസ്സിലേക്കും എത്തിക്കുന്നു. ഇത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റിയാണ്, നമുക്ക് ശാസ്ത്രീയമായി നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു കാര്യമാണ്. അപ്പൊ ഇത് വിഷന് അല്ലെങ്കിൽ വിഷ്വലിന് ഇത്ര പവർ ഉണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ അർത്ഥം ഏതെങ്കിലും രൂപത്തിൽ നഗ്നത കണ്ട പുരുഷൻ എന്തും ചെയ്യാന്നല്ല കേട്ടോ, പുരുഷൻ ആ ഒരു നേച്ചർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ കാര്യങ്ങളിൽ അങ്ങനെ ഒരു പുരുഷൻ പിന്നെ എല്ലാ പുരുഷന്മാരും വളരെ പിന്നെ പളുങ്കുപോലെയുള്ള ആളുകളല്ല. പല രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തെറ്റായി ചിന്തിക്കുന്ന ആളുകളും പല രൂപത്തിലുള്ള പിന്നെ തെറ്റായി ചിന്താഗതികളുള്ള ആളുകളും ഒക്കെ പല രൂപത്തിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നേരത്തെ തന്നെ ഇവിടെയും സൂചിപ്പിച്ചല്ലോ, പുരുഷന്മാരാണ് പലപ്പോഴും പ്രശ്നക്കാരി എന്നുള്ളത്. അപ്പൊ അത്ര പ്രശ്നക്കാരായ പുരുഷന്മാരുണ്ടാകുമ്പോൾ അതിന് പിന്നെ ചില നിയന്ത്രണങ്ങൾ സാമൂഹികമായി വരുത്തുന്നത്, അതിൽ പെട്ടൊരു നിയന്ത്രണമാണ് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്ര സെഗ്രിഗേഷൻ ആരെങ്കിലും പിന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെഗ്രിഗേഷനെ പാടില്ല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ റിയാലിറ്റിയോട് നമുക്കൊരു ബാധ്യതയും ഇല്ല. നമ്മൾ പറയുന്ന, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പൊളിറ്റിക്സും ഒരു ആശയവും ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിന് റിയാലിറ്റിയുടെ ഒരു പിൻബലം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മൊത്തം ജെൻഡർ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോഴും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ജെൻഡർ എന്നുള്ളതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഇല്ല. ജെൻഡർ എന്ന് പറയുന്നത് എനിക്ക് വീണ്ടും അവരൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ നിർണ്ണയിക്കപ്പെടുന്നതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സോഷ്യൽ കൺസ്ട്രക്ട് ആവുക? സോഷ്യൽ കൺസ്ട്രക്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഗർഭപാത്രത്തിൽ തന്നെ നിർണ്ണയിക്കപ്പെടുന്നത്? ഇത് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ഉള്ളോട്ട് പോയിട്ടുള്ള ഡെപ്തിലുള്ള കാര്യമൊന്നുമല്ല. ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ജെൻഡർ എന്താണ്, അതിന്റെ ബേസ് എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ പിന്നെ ഇത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജെൻഡർ ആക്ടിവിസ്റ്റിന് ജെൻഡർ എന്താണ് എന്ന് വിശദീകരിക്കുന്നതിൽ ഒരു പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെ അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു രൂപത്തിൽ ഇപ്പോൾ ജെൻഡർ എന്നുള്ള നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്ന സൊസൈറ്റി മാറണം, കാലം മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പുതിയ മൂല്യങ്ങൾ സ്വാംശീകരിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നതിനപ്പുറത്ത് ആ പുതിയ മൂല്യങ്ങളിലുള്ള അല്ലെങ്കിൽ പുതിയ മൂല്യങ്ങൾ എന്ന് പറഞ്ഞു വരുന്നതിൽ എന്താണ് അതിന്റെ കൃത്യമായ അടിസ്ഥാനം? ആ അടിസ്ഥാനം ശരിയാണോ? പുതിയത് എന്ന് പറഞ്ഞിട്ട് പലതും വരുന്നുണ്ടല്ലോ, പല കാര്യങ്ങളും പുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആ പുതിയതിനെ എല്ലാത്തിനെയും നമുക്ക് എടുത്തിട്ട് വാരി പുൽകാൻ കഴിയില്ലല്ലോ. അപ്പൊ പുതിയത് നേരത്തെ പറഞ്ഞു, ഇപ്പൊ സ്വീഡനിലൊക്കെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ്. എന്താണ് ഇൻസെസ്റ്റ്, പിന്നെ എന്നുവെച്ചാൽ രക്തബന്ധത്തിലുള്ള ആളുകളുമായുള്ള ലൈംഗികത, അത് നിയമവിധേയമാക്കണം. നമുക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല, അത് പുതിയ കാര്യമാണ്. സ്വീഡനിലൊക്കെ ഇങ്ങനെ പ്രക്ഷോഭം നടക്കണം. അപ്പോൾ പുതിയതൊക്കെ സ്വാംശീകരിക്കുക എന്നുള്ളതൊന്നും ഒരു അടിസ്ഥാനമല്ല. പുതിയ കാര്യം, പുതിയതായി വരുന്നതെല്ലാം, പുരോഗമനമായി വരുന്നതെല്ലാം സ്വീകരിക്കുക എന്നുള്ളതൊന്നും ഒരു അടിസ്ഥാനമല്ല. അപ്പൊ അതിന് പകരം നമ്മൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുക, കൃത്യമായി ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് സ്വീകരിക്കുക എന്നുള്ളതായിരിക്കണം ഒരു അടിസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മുടെ പ്രോഗ്രാം അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇനി രണ്ടുപേരുടെയും ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ ടോക്കുകളാണുള്ളത്. രണ്ടുപേർക്കും 10 മിനിറ്റ് വീതമാണ് അനുവദിച്ചിട്ടുള്ള സമയം. സമയത്തിനുള്ളിൽ തന്നെ വിഷയങ്ങൾ പൂർണ്ണമായി സംസാരിക്കാൻ രണ്ട് പാനലിസ്റ്റുകളും ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിച്ച സമയത്തേക്കാൾ അധികം മുന്നോട്ട് പോയിട്ടുണ്ട്. സോ കറക്റ്റ് സമയത്ത് തന്നെ തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10 മിനിറ്റാണ് അനുവദിച്ച സമയം. 9th മിനിറ്റിൽ വാർണിംഗ് ബെല്ലടിക്കും. 10 മിനിറ്റ് തന്നെ പൂർത്തീകരിക്കുന്ന രീതിയിൽ വാർണിംഗ് ബെല്ല് കേൾക്കുമ്പോൾ സംസാരത്തെ പുനഃക്രമീകരിക്കുക. ആദ്യം രണ്ടാമത് വിഷയം അവതരിപ്പിച്ച ശീതൽ ശ്യാമനാണ് കൺക്ലൂഷൻ സെഷനിൽ ആദ്യം അവസരം. ഷിൽഷാമിനെ കൺക്ലൂഷന് വേണ്ടി ക്ഷണിക്കുന്നു.
ഒന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന, എതിർവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നവരുടെ താല്പര്യങ്ങൾ അത് ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണോ, അല്ലെങ്കിൽ അത് അതിൻ്റെ ആ വ്യക്തി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളോട് അനുകമ്പ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിയോജിപ്പുള്ള ആളുകൾ പലരും യോജിപ്പുകളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള വിയോജിപ്പുള്ള ആളുകളാണോ ഇതിനെതിർക്കുന്ന ആളുകളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ അത് മാറാം, ചിലപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കാമെന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ്. പിന്നെ പലതിനെയും നമ്മൾ ചൂഷണം അല്ലെങ്കിൽ പലതിനെയും നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ എടുത്തോണ്ടിരിക്കുക തന്നെയാണ്. നമ്മൾ പലതിനെയും എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നിനെയും എടുക്കുന്നില്ല എന്ന് പറയും, ചുമ്മാ അതാണ്. നമ്മൾ സയൻസിനെ എടുക്കില്ല എന്ന് പറയും, ടെക്നോളജിയെ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയും. നമ്മളെല്ലാം പ്രധാനപ്പെട്ട രീതിയിൽ മാത്രമാണ്, അല്ലെങ്കിൽ പാരമ്പരാഗത രീതിയിൽ മാത്രമാണെന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും നമ്മൾ പഴയതിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇതിൽ പ്രധാന എനിക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. ഇതെങ്ങനെയാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പുരുഷന് സ്ത്രീയുടെ നഗ്ന ശരീരം കാണുമ്പോൾ ഏത് തരത്തിലുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുന്നത്? ന്യൂഡ് മോഡലായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, എന്നെ പോലെ സ്ത്രീകളായിട്ടുള്ള ന്യൂഡ് മോഡൽസ് ഉണ്ട്. ഞങ്ങളൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുമ്പോൾ അയാൾ പുരുഷനാ, അയാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുന്നില്ല. പോൺ സൈറ്റുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർക്കുണ്ടാവുന്ന ന്യൂഡ് മോഡല്? ന്യൂഡിറ്റി കാണുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അടുത്ത് എനിക്ക് ലൈംഗികമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റിക്കുള്ള താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ തലച്ചോറ് പ്രവർത്തിക്കണം. അത് മാത്രമല്ല, അതിനവർ അനുവദിക്കുകയും വേണം. ശരിക്കും സ്വവർഗാനുരാഗികൾ ആദ്യം വിളിച്ചിരുന്നത് സ്വവർഗരതിക്കാരെന്നാണ്. സ്വവർഗരതിക്കാർ അതെന്തുകൊണ്ടാ വെച്ചാല് ആദ്യം രതിയാണ്, പ്രണയവും ഇല്ല സ്നേഹവും ഇല്ല. പിന്നീട് തിരുത്തി തിരുത്തിയാണ് മാധ്യമങ്ങളെ നമ്മൾ സ്വവർഗ പ്രേമികൾ, സ്വവർഗ അനുരാഗികൾ എന്ന് മാറ്റിയത്. വളരെ കാലമെടുത്തു. അതുകൊണ്ട് തന്നെ സെക്സ്, അതായത് സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് തന്നെ വലിയൊരു പ്രശ്നം, ഒരു ടാബു നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ വേശ്യാഗ്രഹങ്ങൾ തച്ചുടച്ചത്? കൊളോണിയൽ കാലഘട്ടത്തിൽ ഇവിടുത്തെ വേശ്യാഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെയൊക്കെ തച്ചുടക്കുകയും ഇവിടുത്തെ സെക്ഷൽ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുകയും നീക്കി നിർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹിജഡ എന്നൊരു പദം എങ്ങനെയാണ് മോശമായത്? ഹിജഡ എന്നൊരു പദത്തിന് അർത്ഥം തന്നെ ദൈവദൂതർ എന്നാണ്. പേഴ്സിയയിലെ പാഴ്സി എന്ന വാക്കിൽ നിന്നാണ് ആ പദം ഉണ്ടായിട്ടുള്ളത്. മുഗൾ ചക്രവർത്തിമാരുടെയും സുൽത്താൻമാരുടെയും കാലഘട്ടത്തിലാണ് അവർ ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. അത്തരത്തിൽ വളരെ പ്രത്യേകിച്ച് അത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനത്തിൽ, രാജഭരണ സംവിധാനത്തിൽ സൗകര്യം ഉണ്ടായിരുന്ന ആളുകളെയാണ് പിൽക്കാലത്ത് മോശപ്പെട്ട വാക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അത്തരത്തിലുള്ള പദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും മൊറാലിറ്റി പ്രവർത്തിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ബോധങ്ങളുടെ പുറത്താണ്. പ്രത്യേകിച്ച് മസ്കുലിനിറ്റി പുരുഷബോധങ്ങളുടെ പുറത്താണ്, പ്രത്യേകിച്ച് മതബോധങ്ങളുടെ പുറത്ത്, രാഷ്ട്രീയ ബോധങ്ങളുടെ പുറത്ത്. അപ്പൊ അത്രത്തോളം നമ്മളെ അടിച്ചമർത്താൻ ഇത്തരം ബോധങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള മനുഷ്യർക്ക് അത് സാധിച്ചിട്ടുണ്ട്. അവർ തങ്ങളുടെ അധികാരങ്ങളെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇന്ദിരാഗാന്ധിനെ റോസാപ്പൂ എന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ, അയൺ ലേഡി എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു സിംഹത്തിനോടോ ഒരു ഇരുമ്പിനോടൊക്കെയാണ് അവരെ അഭിസംബോധന ചെയ്യിക്കുന്നത്. വളരെ വൈൽഡായിട്ടുള്ള എനിമലിനെയൊക്കെയാണ് അവരെ കാണിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിനോടൊന്നും നമ്മൾ കാണിക്കത്തില്ല. അത് അങ്ങനെയാണ് ശരിക്കും. നേരത്തെ മറ്റൊരു കാര്യം, ഇവിടെ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ച് സംസാരിച്ചു, STD. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസും സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ STIയും ഇതും രണ്ടും രണ്ടാണെന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇത് ശരിക്കും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ഹെട്രോസെക്ഷൽ മനുഷ്യരിലാണ്. ഒന്ന് STI എന്ന് പറയുന്നത്, ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും സെക്സിൽ കൂടെ മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സമ്പർക്കത്തിലൂടെ വരാം. ഇപ്പോൾ നമ്മളുടെയൊക്കെ കക്ഷങ്ങളിലും പുരികങ്ങളിലും എന്തിനാ പറയുക, നമ്മളുടെ കൺപോളകളിലൊക്കെ ഒരുതരം പേനുണ്ട്, സ്കാബിസ് എന്ന് പറയും. അത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനാണ്, പക്ഷെ നമുക്കത് അറിയത്തില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തം, അതൊരു ഇൻഫെക്ഷനാണ്, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്, ക്യൂറബിൾ ആണ്. അപ്പം ഇവിടെ പറഞ്ഞത് ഇത്തരം ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉള്ളതെന്നാണ് പറഞ്ഞത്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സത്യത്തില് ഞാൻ 99 മുതലാണ് എച്ച് ഐ വി പ്രിവെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അന്ന് സർക്കാരിന്റെ വൾണറബിൾ ഗ്രൂപ്പിലായിട്ടുള്ള അദൃശ്യരായിട്ടുള്ള ഗ്രൂപ്പുകളിൽ പെട്ട ആളുകളാണ് എഫ് എസ് ഡബ്ല്യു, ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്, ഐ ഡി യു, ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് ആൻഡ് എം എസ് എം, മാൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ. ഇത്തരം ആളുകളിൽ മാത്രമാണ് ഇവിടെ എച്ച് ഐ വി പ്രിവെൻഷൻ നടന്നിരുന്നത്. അവരാണ് ഇവിടുത്തെ പൊതുജനങ്ങളെ അവയർ ചെയ്യിപ്പിക്കാനായിട്ട് കോണ്ടം സർവീസ് നടത്തിയത്. അവരാണ് എച്ച് ഐ വി ടെസ്റ്റിങ്ങും എസ് ടി ഡി ടെസ്റ്റിങ്ങും ഒക്കെ ക്ലിനിക്കുകളിൽ കൊണ്ടുപോയി ചെയ്തിരുന്നത്. ആ ഒരു അറിവിന്റെ നിലയ്ക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാരും, അതായത് ഭൂരിപക്ഷം ആൾക്കാരും പ്രത്യേകിച്ച് സിസ്ഹെട്രോ മനുഷ്യർ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഞാൻ തൃശ്ശൂര് പ്രത്യാശ മെഡിക്കൽ കോളേജിലെ പ്രത്യാശ എന്ന് പറയുന്നത് എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ സംഘടനയാണ്. എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മരുന്നുകൾ ലഭിക്കാനുള്ള സ്ഥലമാണ് എ ആർ ടി സെന്റർ, ജ്യോതിസ് എന്ന് പറയും. ഇത്തരം സെന്ററുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 5000 ആളുകളാണ്. അത് ട്രാൻസ് കമ്മ്യൂണിറ്റിയോ ക്യുർ കമ്മ്യൂണിറ്റിയോ അല്ല. 5000 ആളുകളിൽ ഒരു 1500 പേര് സ്ത്രീകളായിരുന്നു, ബാക്കി മുഴുവൻ 1500 പുരുഷന്മാര് ഉണ്ടായിരുന്നു, സ്ത്രീകളായിരുന്നു കൂടുതൽ. കാരണം എന്ന് വെച്ചാല് സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലും മറ്റവസ്ഥയിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരവിടെ വരുന്നു. പക്ഷെ അവരുടെ ഭർത്താക്കന്മാരാണ് ഇത് കൊടുക്കുന്നത്. അന്ന് ബോംബെയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുരുഷന്മാർ ഇത് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം സിസ്ഹെട്രോ മനുഷ്യരുടെ വിവരങ്ങൾ ജ്യോതിസിൽ നിന്ന് പുറത്തുവിടില്ല. കാരണം ഇന്റർവെൻഷൻ നടക്കുന്നത് ആരുടെ ഇടയിലാണ്? ക്യുർ കമ്മ്യൂണിറ്റിക്ക് ഇടയിലാണ്, അതായത് എഫ് എസ് ഡബ്ല്യു, എൽ ജി ബി ടി ക്യുർ മനുഷ്യരൊക്കെ ഇടയിലാണ്. അപ്പൊ അവരാണ് ആനൽ സെക്സ് ചെയ്യുന്നത്, അവരാണ് ഓറൽ സെക്സ് ചെയ്യുന്നത്, അവരാ. അപ്പൊ അതുകൊണ്ട് അവർക്ക് മാത്രമേ ചെവി ബാധിക്കൂ എന്നുള്ളത്. ഇവിടെ പുരുഷനും സ്ത്രീയും സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുന്നത് പീനൽ വജന സെക്സ് മാത്രമാണെന്ന് ചോദിച്ചാല് ആണോ? അല്ല. ഇവിടെ ഭൂരിപക്ഷം ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പം ഇവിടുത്തെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ അത് മാത്രമല്ല ചെയ്യുന്നത്, പലതരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഐ പി സി 370 എന്ന് പറയുന്ന നിയമം മണ്ടൻ നിയമമാണ് നമ്മൾ പറയുന്നത്. ഐ പി സി വ്യാഖ്യാനിച്ചിരുന്നത് അത് എൽ ജി ബി ടി മനുഷ്യർക്കുള്ള നിയമമായിരുന്നു എന്നാണ്. സത്യത്തില് കുട്ടികൾ ഉണ്ടാവാനില്ലാതെ ആര് റീപ്രൊഡക്ഷൻ സെക്സ് ചെയ്താൽ അത് പീനൽ വജയിൽ ആവണമെന്ന് നിർബന്ധം തന്നെയാണ്. അതില്ലെങ്കിൽ അവർ പണീഷബിൾ ആണ്, അൺനാച്ചുറൽ ഒഫൻസ് ആണ്. അൺനാച്ചുറൽ ഒഫൻസ് എന്നുള്ളത്, പ്രകൃതി വിരുദ്ധം എന്നുള്ളത് ആരായിരുന്നു തീരുമാനിച്ചത്? 1860 എഴുതപ്പെട്ട കൊളോണിയലാണ് തീരുമാനിച്ചത് എന്ത് അത് പ്രകൃതി വിരുദ്ധമായിരുന്നെന്ന്. അത് അൺനാച്ചുറൽ ആണെന്ന് അവരാണ് തീരുമാനിച്ചിരുന്നത്. മറ്റൊന്ന് പീനയിൽ വജയനല്ലാതെ കുട്ടികൾ ഉണ്ടാവാനല്ലാതെ റീപ്രൊഡക്ഷൻ അല്ലാതെ ആര് സെക്സ് ചെയ്താലും അത് ഇല്ലീഗലാണ്. അപ്പൊ ഇവിടുത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കെട്ടിപ്പിടിക്കാനോ തൈ സെക്സ് ചെയ്യാനോ കോണ്ടം ഉപയോഗിക്കാനോ ഉമ്മ വയ്ക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പൊ ഇവിടുത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരെ സ്വതന്ത്രമായി എല്ലാ തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിയും സെക്ഷൽ ബിഹേവിയറും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഐ പി സി സ്ക്രാപ്പ് ചെയ്തതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉഭയസമ്മത പ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ഒരുപാട് ഫൈറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇവിടെ കണക്കുകൾ ലഭ്യമാവുന്നത് പലപ്പോഴും ഇത്തരം ആളുകളുടെ, കാരണം നമ്മൾ വൾണറബിൾ ആളുകളാണ്, അദൃശ്യരായ ആളുകളാണ്. നമ്മളുടെ വിവരങ്ങളാണ് സാക്സ് പോലുള്ള സംവിധാനങ്ങൾ എപ്പോഴും പുറത്തുവിടുന്നത്. നാക്കോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, സാക്സ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ഇവരാണത് പുറത്തുവിടുന്നത്. അവരുടെ കുറെ പ്രാവശ്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് എന്നുള്ളത്. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ ഇതുപോലെ അടച്ചാക്ഷേപിക്കാൻ, അവർ എച്ച് ഐ വി വാഹകരാണെന്ന് അടച്ചാക്ഷേപിക്കാനുള്ള കൃത്യമായ ഡാറ്റയാണ് റെഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവിടെ പൊതുസമൂഹത്തിലുള്ള സിസ്ഹെട്രോ മനുഷ്യരുടെ ഡാറ്റ കൊടുക്കുന്നില്ല? ഇവിടെ ബാധിക്കുന്നവർക്ക് പോയി പരിശോധിക്കാം ഇവിടുത്തെ ജ്യോതി സെന്ററുകളിലോ പ്രത്യാശകളിലോ എ ആർ ടി സെന്ററുകളിലോ ആരുടെ കണക്കാണ് അവിടെ രജിസ്റ്ററിൽ എഴുതിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷം പുരുഷന്മാരുടെയാണ്, സ്ത്രീകളുടെയാണ്, വീട്ടമ്മമാരുടെയാണ്. അവരാണ് എച്ച് ഐ വി വാഹകരായിട്ടുള്ള ആളുകൾ, അവരാണ് എസ് ടി ഐ ബാധിച്ചവര്. നമുക്കല്ല, നമ്മൾ മെജോറിറ്റി വളരെ കുറച്ചാണ്. പക്ഷെ നമ്മളുടെ പേരാണ് അവിടെ പുറത്തു വരുന്നത് രേഖകളിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നാക്കോക്കെതിരെയും സാക്സിനെതിരെയും. ഇത്തരം രേഖകൾ പുറത്തുവിടുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം ക്യുർ കമ്മ്യൂണിറ്റി വളരെയധികം ശക്തരാണ് ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് തന്നെ അവർ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ രാജ്യമായ നേപ്പാളിൽ വരെ സ്വവർഗാനുരാഗവും സ്വവർഗ ഹോമോസെക്ഷൽ മാരേജ് ഒക്കെ ലീഗലൈസ് ചെയ്തു. നമ്മുടെ നാട്ടിൽ അത് വരും. ഇനി ലീഗലൈസ് ആവും, ഹോമോസെക്ഷാലിറ്റി മാരേജ് ലീഗലൈസ് ആവും, കുട്ടികൾ അഡോപ്ഷൻ ചെയ്യാനുള്ള സംവിധാനം വരും. ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചും ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നെൽസ പറയുന്നുണ്ട്. പക്ഷെ അഡോപ്ഷനെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും ഒന്നും നെൽസ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രൊട്ടക്ഷൻ ആക്ടിലും അത് കൃത്യമായിട്ട് പറഞ്ഞില്ല, പക്ഷെ ഇനി പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വലിയ തോതിലുള്ള മാറ്റം ലോകത്തുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാവുന്നുണ്ട്. അത് ഇവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും മറ്റെല്ലാ ജെൻഡറിൽപ്പെട്ടവരും അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവം എല്ലാവർക്കും നല്ലതിനാവട്ടെ, എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ. താങ്ക് യു.
അടുത്തതായി രണ്ടാമത്തെ ഉപസംഹാര സംസാരമാണ്. കൺക്ലൂഷൻ ടോക്കിന് വേണ്ടി ഡോക്ടർ അബ്ദുള്ള ബാസിലിനെ ക്ഷണിക്കുന്നു.
ആദ്യമായി വളരെ നല്ല ഒരു സംവാദം സാധ്യമാക്കിയതിന് ശീതൽ ശ്യാമിനോട് നന്ദി പറയുകയാണ്. വളരെ ആരോഗ്യപരമായി തന്നെ വിയോജിപ്പുകൾ, വലിയ രൂപത്തിലുള്ള അടിസ്ഥാനപരമായ വിയോജിപ്പുകളാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും വ്യക്തിപരമായ അക്രമങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കോ പോകാതെ അത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഭാഗത്തുനിന്നും തിരിച്ചങ്ങോട്ടും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ ആശയപരമായി നമ്മൾ ഈ ജെൻഡർ പൊളിറ്റിക്സ് ഇവിടെ സംസാരിച്ച് ഇത്രയും സമയം വളരെ ചുരുങ്ങിയ സമയമാണ് എങ്കിലും സംസാരിച്ച് കഴിയുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ക്ലാരിറ്റി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രോതാക്കൾ എന്ന നിലക്ക് നമ്മളാണ് ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും ഇനി അങ്ങോട്ടുള്ള പഠനങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടതും. പ്രത്യേകിച്ചും ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ജെൻഡർ എന്താണ് എന്നുള്ള ചോദ്യം, അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചിട്ട് പോലും അതിനെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായ വസ്തുനിഷ്ഠമായ ഒരു അടിസ്ഥാനം അതിന് പറയാൻ സാധിച്ചോ? അടിസ്ഥാനം പറയാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും അത് സൊസൈറ്റിയാണ്, സാമൂഹ്യ നിർമ്മിതിയാണെന്ന് പറയുകയും ഗർഭകാലത്ത് തന്നെ പിന്നെ നിർണയിക്കപ്പെട്ടതാണ്, അങ്ങനെ ഒരു വൈരുദ്ധ്യം അതിൽ വന്നോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടുന്ന കാര്യമാണ് എന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പറയാനുള്ളത്. അങ്ങനെ ആ രൂപത്തിൽ പലപ്പോഴും ഒരു റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കാത്ത യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് പോകുന്നു, ജെൻഡർ പൊളിറ്റിക്സ് മറുഭാഗത്ത് പോകുന്നതായിട്ടാണ് പലപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഈ ഫിസിക്കൽ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളത് മനസ്സിലാക്കും കൂടി വേണമല്ലോ. പുരുഷന്മാർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ മസിൽ മാസ് കൂടുതലാണ്, മസിൽ സ്ട്രെങ്ത് കൂടുതലാണ് എന്നുള്ളത് അവർ ഉന്നതരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് അവർ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ ശരിയാണ്, മെന്റൽ സ്ട്രെങ്ത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് സ്ത്രീകൾക്കാണ് കൂടുതൽ പല കാര്യങ്ങളും സഫർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാനും അത് പിടിച്ചു നിർത്താനും. നേരത്തെ പറഞ്ഞ ആർത്തവം പോലെയുള്ള എല്ലാ മാസങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും അത് ആ നിലക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു മെന്റൽ സ്ട്രെങ്ത് കൂടുതൽ സ്ത്രീകൾക്കാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളുണ്ടോ? ഫിസിക്കൽ സ്ട്രെങ്ത് ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ഫിസിക്കലി ഒരു പിന്നെ അസോൾട്ട് ഉണ്ടാകുമ്പം എന്തുകൊണ്ടാണ് നമ്മൾ ലോ പോലും ജെൻഡർ ന്യൂട്രൽ ആക്കാത്തത്? പുരുഷന്മാർ സ്ത്രീയെ പീഡിപ്പിക്കുക എന്നുള്ളതിന് മാത്രമേ ഇവിടെ നിയമം പോലും ഉള്ളൂ, അല്ലാതെ സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പോലും പറ്റില്ല. കാരണം എന്താ, അവിടെ ആ ഒരു വ്യത്യാസത്തെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് സ്ത്രീ പുരുഷനാൽ പീഡിപ്പിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ അതാ അതിനാണ് സാധ്യത. പിന്നെ പറയുന്നത് ഇന്ത്യ പിന്നെ പലപ്പോഴും ഇന്ത്യക്ക് മെഡൽ കിട്ടിയിട്ടുള്ളത് സ്ത്രീകൾക്ക് സ്ട്രെങ്ത് കൊണ്ട്, അത് സ്ത്രീകളോട് മത്സരിച്ചിട്ടല്ലേ, പുരുഷന്മാരോട് മത്സരിച്ചിട്ടല്ലല്ലോ. ആ പുരുഷന്മാരുടെ ഇനത്തിലും മെഡൽ നേടിയത് പുരുഷന്മാർ തന്നെയല്ലേ? അത് ഇന്ത്യയിലല്ലാന്നല്ലേ ഉള്ളൂ, ഇന്ത്യയിലല്ലാത്തതുകൊണ്ട് അവർ പുരുഷന്മാരാവാതിരിക്കില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്കതൊരു ഒരു ക്ലിയറായ ഒരു മറുപടിയായി തോന്നിയില്ല. ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതൽ പുരുഷനാണ് എന്നുള്ളത് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന സയൻസിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അത് നിഷേധിക്കേണ്ടത്. പിന്നെ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് വിഷ്വൽ സ്റ്റിമുലൈ പുരുഷൻ ഉണ്ട് എന്നുള്ളത് ഒരു നമ്മൾ സയൻസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജി എൻ ആർ എച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്നും ആൻറ്റീരിയ പിറ്റുറ്റോറിയൽ പോകുമെന്നും എഫ് എസ് എച്ചും എൽ എച്ചും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്നും ടെസ്റ്റോസ്റ്റിനും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്നും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പഠിച്ച സയൻസൊക്കെ നമ്മൾ മറക്കണോ? ആ റിയാലിറ്റിയെ നമ്മൾ നിഷേധിക്കണോ? എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. പിന്നെ ന്യൂഡിറ്റി, ഫോണിലൊക്കെ ന്യൂഡിറ്റി ഉണ്ട്. ഞാനിതുവരെ ഫോൺ കണ്ടുകൊണ്ടൊരു ഒരു എന്താ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നും ഫോൺ കണ്ട ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഫോൺ ആസ്വദിക്കുന്നത് ലൈംഗികമായ സ്റ്റിമുലേഷന് വേണ്ടി തന്നെയല്ലേ? അപ്പോൾ അതിൽ ഫോൺ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ന്യൂഡിറ്റിയിൽ ഒരു സെക്ഷാലിറ്റി, ഒരാൾക്ക് അങ്ങനെ ചിന്തയേ വരുന്നില്ല എന്നൊക്കെ നമുക്കെങ്ങനെ പറയാൻ പറ്റുക? ഒരാളുടെ ചിന്ത നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക അയാൾക്ക് അങ്ങനെ ചിന്ത വരുന്നില്ല, അയാൾക്ക് ഒരു തരത്തിലുള്ള ഒരു തോന്നലും വരുന്നില്ല, സെക്ഷലായ ഒരു ഫീലിംഗും വരുന്നില്ല എന്നെങ്ങനെ നമുക്കെങ്ങനെയാണ് പറയാൻ പറ്റുക? പിന്നെ യൂണിസെക്സ് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന സെൽഫ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം അത് മതി, അതുകൊണ്ട് ഒരാളെ സ്ത്രീയായോ പുരുഷനായോ ഇതാക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടെ തന്നെ സൂചിപ്പിച്ചു ടോയ്ലറ്റുകളും ഹോസ്റ്റലുകളും ഒക്കെ. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് വീണ്ടും റിയാലിറ്റിയെ നിഷേധിക്കലാണ്. നമുക്ക് വെസ്റ്റിൽ നിന്ന് വരുന്ന പല വാർത്തകളും കാണാൻ സാധിക്കും, യൂണിറ്റ് സെക്സ് ടോയ്ലറ്റുകളിൽ പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ സെൽഫ് ഐഡി ചെയ്തുകൊണ്ട് അവിടേക്ക് കയറി ചെല്ലുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തായിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണുന്നു. അതിന്റെ പേരിൽ ഏറ്റവും അവസാനം സ്കോട്ട്ലൻഡിൽ ഫെമിനിസ്റ്റുകളും ജെൻഡർ പൊളിറ്റിക്സുകാരും തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. എന്താ കാരണം? ഒരു റേപ്പ് ചെയ്ത ഒരു വ്യക്തി, രണ്ട് സ്ത്രീകളെ റേപ്പ് ചെയ്ത വ്യക്തി അദ്ദേഹം കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം സെൽഫ് ഐഡന്റിഫൈ ചെയ്തു, ഞാനൊരു പെണ്ണാണ് എന്ന്. റേപ്പിസ്റ്റായ ഒരാൾ പെണ്ണാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ജെൻഡർ പൊളിറ്റിക്സിന്റെ വാദപ്രകാരം അത് പെണ്ണായിട്ട് സ്വീകരിക്കണം, അയാളെ സ്ത്രീകളുടെ സെല്ലിൽ അടക്കണം. അത് വീണ്ടും അപകടത്തിലേക്കല്ല പോവുക. അങ്ങനെ റേപ്പിസ്റ്റിനെ സ്ത്രീകളുടെ സെല്ലിലേക്ക് അടക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് അതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റുകൾ ജെൻഡർ പൊളിറ്റിക്സുകാരുടെ വാദത്തിനെതിരായി വരുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അതൊരു റിയാലിറ്റിയാണ്, ഈ രൂപത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. പിന്നെ എസ് ടി ഡിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ഒരു ഒരു കാര്യത്തിന്റെ ചരിത്രം കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ എയ്ഡ്സിന്റെ ആദ്യത്തെ പേരെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? എയ്ഡ്സിന്റെ ആദ്യത്തെ പേര് ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി എന്നുള്ളതായിരുന്നു. ഗ്രിഡ് എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടതിന്. കാരണം അത് ഗേയ്സിലായിരുന്നു അത് കണ്ടുപിടിച്ചതും, അത് കൂടുതലായിട്ട് കണ്ടതും. അത് ഗേയ്സ് അല്ലാത്ത ആളുകളിലും അത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. അത്രമേൽ പ്രിവാലന്റ് ആണ് ഈ ഹോമോസെക്ഷലുകൾക്കിടയിൽ ഇത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഹെട്രോസെക്ഷലുകളിലും ഇല്ലേ? തീർച്ചയായും ഉണ്ട്, അതിന് പല രൂപത്തിൽ ഈ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ പോപ്പുലേഷനെ മൊത്തം എടുക്കുക, ഒരു 98% വരുന്ന ഹെട്രോസെക്ഷലുകളായ ആളുകൾ, അവരിൽ നിന്ന് ഉണ്ടാകുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജും, വളരെ ചെറിയ പെർസെൻറ്റേജ് 1-2% വരുന്ന ഈ ഹോമോസെക്ഷലുകളിൽ ഇത്രയും വലിയ. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വാദങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ, കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. CDC കണക്കെടുത്ത് നോക്കുക, അതുപോലെ തന്നെ പിന്നെ WHO കണക്കെടുത്ത് നോക്കുക, അതിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2019 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 66%, അവർ പുറത്തുവിട്ട റിപ്പോർട്ടാണ്, 66% ഈ ഹോമോസെക്ഷലുകളിലാണ്. അപ്പോൾ വളരെ ചെറിയ പോപ്പുലേഷൻ ഇത്രയും കൂടുതൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കേവലം ഡാറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല. വളരെ വലിയ പോപ്പുലേഷൻ ഇപ്പുറത്ത് ഉണ്ടായിട്ട് പോലും അതിൽ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ STDs ഉള്ളൂ. ഓക്കെ, STDs മൊത്തം മാറ്റിവെക്കുക. STDs ഇങ്ങനെ ഇതുകൊണ്ടൊക്കെയാണെന്ന് വിചാരിക്കാം. എയ്നൽ ഇൻകണ്ടിനൻസോ, അതുപോലെ തന്നെ ഗേ ബൗൽ സിൻഡ്രോമോ, അതുപോലെ തന്നെ ഇൻഡസ്ട്രൈനൽ പാരസൈറ്റ് ഇൻഫെക്ഷൻസോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ആളുകളിൽ മാത്രം കാണപ്പെടുന്ന രൂപത്തിൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പരിശോധിക്കും. പിന്നെ 377 പിന്നെ എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അത് പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ ഒന്നാമത് നമ്മൾ പിന്നെ ലോ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ലീഗാലിറ്റി മൊറാലിറ്റി തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം ലീഗലാണെന്നുള്ളത് കൊണ്ട് മാത്രം അത് മോറലായിക്കൊള്ളുന്നില്ല. മൊറാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഹാം പ്രിൻസിപ്പിൾ ആവാം, ലിബറൽ മൊറാലിറ്റി ആവാം, അതല്ലെങ്കിൽ മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാവാം, അങ്ങനെ പല രൂപത്തിലുള്ള മൊറാലിറ്റി പിന്നെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യം ലീഗലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം, ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അത് മൊറാലിറ്റി ആവുന്നില്ല. അതിന് നമ്മൾ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ഇപ്പം പല രൂപത്തിലുള്ള മൊറാലിറ്റി, ഇപ്പോൾ വ്യഭിചാരം തെറ്റായ എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ പ്രീമാരിറ്റൽ ആയിട്ടുള്ള സെക്സ് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇന്ത്യയിൽ അത് എല്ലാ കാലത്തും എന്താണ് ആ രൂപത്തിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അത് ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് അല്ല അത്. പക്ഷെ അതിന് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള മോറൽ ഡിബേറ്റ് അത് അവിടെ പിന്നെ എന്താണ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശക്തമാണ്, അതന്നെയാണ് ഞങ്ങളും പറയുന്നത്. അത് ശക്തമായി ഏത് രാജ്യത്തും അവരുടെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ കോടതികളെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെയും നിയന്ത്രിക്കുന്നു. അതന്നെയാണ് നമ്മളും പറയുക, ആ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാകട്ടെ ഈ നിലക്ക് റിയാലിറ്റിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളും. അവിടെയാണ് ഞങ്ങൾക്കുള്ള വിയോജിപ്പ്. ശക്തർ തന്നെയാണ് എല്ലാ നിലക്കും നിയമങ്ങളും അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ മാറ്റുന്നതൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിലാണ് എന്നിടത്താണ് വിഷയമുള്ളത്, അവിടെയാണ് നമ്മൾക്ക് വിയോജിപ്പുമുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ശക്തമായ ഈ ശക്തരായ ക്യൂർ കമ്മ്യൂണിറ്റി പിന്നെ എല്ലാ നിലക്കും മൾട്ടിനാഷണൽ കമ്പനീസിനെയും അതുപോലെ തന്നെ പിന്നെ കോർട്ടിനെയും എല്ലാത്തിനെയും സ്വാധീനിക്കാൻ പറ്റുന്ന ഈ ി കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളിലേക്കടക്കം ഈ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങൾ. എന്താണ് ജെൻഡർ എന്ന് പോലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കാതെ ജെൻഡർ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കുട്ടികൾക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാക്കി അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ കണക്കുകൾ പ്രകാരം തന്നെ പറഞ്ഞു, യൂറോപ്യൻ നാടുകളിൽ ഇത്തരം ജെൻഡർ കൺഫ്യൂഷൻ ഉള്ള, ഞാൻ ആണാണോ പെണ്ണാണോ അറിയാത്ത, അല്ലെങ്കിൽ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള, കൺഫ്യൂഷൻ ഉള്ള, ഡിസ്ഫോറിക് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ എവറസ്റ്റ് പോലെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താ കാരണം? 1960s എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള ആളുകളുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പിന്നെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, 1/6 കുട്ടികൾ ജെൻസിയിലുള്ള 1/6 കുട്ടികൾക്ക് വരെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെന്നാണ്. ആ രൂപത്തിൽ കുട്ടികൾക്ക് മൊത്തം ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുന്നത് എന്നിടത്താണ് വിഷയം. അപ്പൊ അതിന് മാത്രമല്ല, അങ്ങനെ പിന്നെ ഈ രൂപത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവർക്ക് പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ പ്യൂബർട്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താ, ജെൻഡർ എന്ന് പറയുന്നത് തീരുമാനിക്കപ്പെടുന്നത് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമാണ് എന്ന ഇവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനാകട്ടെ ഒരു അടിസ്ഥാനവും ഇല്ല, ആ വിശ്വാസം ബേസിക്കാക്കി വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പരിഷ്കാരങ്ങളെല്ലാം നടത്തുകയാണ്. അതിന്റെ പേരിലാണ് പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടെ എല്ലാ പ്യൂബർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേഞ്ചസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരെ ആ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇന്റർസെക്സിന്റെ സർജറി ബ്ലോക്ക് ചെയ്യാനുള്ള ഒറ്റ കാരണം എന്താ, പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ ജെൻഡർ നിർണ്ണയിക്കപ്പെടുള്ളൂ എന്നുള്ള ആ പൊളിറ്റിക്സ് മാത്രമാണ് അതിന്റെ ബേസ്. ആ പൊളിറ്റിക്സ്, ആ ഞങ്ങളുടെ വിശ്വാസം, ജെൻഡർ വിശ്വാസം നടപ്പിലാക്കണം എന്നതിന്റെ പേരിൽ മാത്രം ഈ ഇന്റർസെക്സ് കുട്ടികളുടെ അവർക്ക് വളരെ സുഗമമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ ഇല്ലാതാക്കിക്കൊണ്ടെന്ത് ചെയ്യുന്നു, അവരുടെ ആ സർജറി ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർ അത്തരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഇതിനൊക്കെ ബേസ് ഈ ഒരു അടിസ്ഥാനം ഇല്ലാത്ത വിശ്വാസമാണ്. എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യായിരുന്നു, പക്ഷെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വലിയ രൂപത്തിൽ സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്തത്. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത്തരം പ്രയാസങ്ങളെ നെഗേറ്റ് ചെയ്യാനോ, അത് റദ്ദ് ചെയ്യാനോ, അത്തരം അനുഭവങ്ങളെ റദ്ദ് ചെയ്യാനോ അവർക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയാനോ, സൊസൈറ്റി അവർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളെയോ അല്ലെങ്കിൽ അവർക്ക് നേരെ നടത്തുന്ന പരിഹാസങ്ങളെയോ ഒന്നിനെയും ന്യായീകരിക്കാനൊന്നല്ല, സൊസൈറ്റിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ിൽ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഒരു ജെൻഡർ ഐഡിയോളജി നമുക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ചർച്ച കഴിയുമ്പോഴും പല ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾ നമ്മൾ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ അന്വേഷണങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഉത്തരം കിട്ടിയേക്കാം. അത്തരം അന്വേഷണങ്ങൾ വളരെ പിന്നെ അൺബയാസ്ഡായി നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകട്ടെ എന്ന് പിന്നെ പ്രതീക്ഷിക്കുകയാണ്. ആ നിലക്കുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പിന്നെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ളൊരു സംവാദം സാധ്യമായതിനും വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ തന്നെ ഇത്തരം ചർച്ച സാധ്യമായതിനും സഹസംവാദകരോടും അതുപോലെ തന്നെ ഇവിടെയുള്ള സംഘാടകരോടും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. എന്റെ സംസാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു.
നമ്മുടെ ഈ സൗഹൃദ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും വളരെ വ്യക്തമായി അവരുടേതായിട്ടുള്ള ബോധ്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചു. ഓഫ്ലൈനായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ആളുകളും ഓൺലൈനായി വീഡിയോയിലൂടെ ഇത് കേൾക്കുന്ന ആളുകളും, ഇതിലൊരു ജഡ്ജ്മെന്റിന് ഒരു മോഡറേറ്റർ എന്ന നിലക്ക് ഞാൻ മുതിരുന്നില്ല. രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്, അവരുടെ വാക്കുകൾ കൃത്യമായി നമ്മൾ കേട്ടതാണ്. ഏത് വാദമാണ്, ഏതാശയമാണ് ശരിയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് അതിൽ നിന്നും ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ, സോഷ്യൽ മീഡിയ, അക്കാദമിക്സ്, നമുക്കിടയിൽ നടക്കുന്ന ചില പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിലൂടെ രൂപപ്പെട്ടു വരുന്ന ചില പോപ്പുലർ നെറേറ്റീവ്സ്, അവ കേൾക്കുന്നത് കൊണ്ടോ അവ കാണുന്നത് കൊണ്ടോ ട്രെൻഡുകൾ ചില പ്രത്യേക ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടോ ചില പ്രത്യേക സെലിബ്രേഷൻസ് നമ്മുടെ നാലുപുറം ഉണ്ടാവുന്നു എന്നതുകൊണ്ടോ ചില പ്രത്യേക ആശയങ്ങൾ പുലുകുന്ന, ചില പ്രത്യേക രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റുന്ന, ചില പ്രത്യേക പൊസിഷനുകളും നിലപാടുകളും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു നിലക്കും പോകാൻ പാടില്ലാത്തവരാണ് യുവതലമുറ. അഥവാ നമ്മൾ അത്തരത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചില പ്രത്യേക ആളുകൾക്ക് ഇമോഷണൽ ആയിക്കൊണ്ട് നമ്മളെ ഏത് രീതിയിലുള്ള വാക്കുകൾ പറയുന്ന ആളുകളായിട്ടും ഏത് രീതിയിലുള്ള ആശയങ്ങൾ സംസാരിക്കുന്ന ആളുകളായിട്ടും മാറ്റിയെടുക്കൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വിശിഷ്യ ഒരു ദിവസം നമ്മൾ 8-10 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്ര എളുപ്പമായി ചില പ്രത്യേക ആളുകൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഏതാശയം, ഏത് തരത്തിലുള്ള ആശയമാണെങ്കിലും ഏത് രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് ഈ രീതിയിൽ വന്ന് നിന്നാലും, എത്രത്തോളം വേൾഡ് മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, എത്രത്തോളം അത് ട്രെൻഡ് സെറ്ററായിട്ട് മാറുന്നുണ്ടെങ്കിലും ഒക്കെ, വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായി അതിനെപ്പറ്റി പഠിക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, ശാസ്ത്രീയ വിദ്യാർത്ഥികളാണ്, ശാസ്ത്ര പഠനം നടത്തുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെയാണോ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത് അറിയുന്നത്, അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്തി ശാസ്ത്രീയ പഠനങ്ങൾ എന്താണോ ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് മനസ്സിലാക്കി ആ പഠനങ്ങളുടെയും അത്തരം ഒബ്ജക്റ്റീവായ ചിന്തകളുടെയും ബേസിൽ മാത്രം ഏതാശയവും പുൽകലോ ഒഴിവാക്കലോ അനുകൂലിക്കലോ മാറ്റി നിർത്തലോ ഒക്കെ ചെയ്യുക. അത്തരത്തിൽ ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റീവായ ഒരു സൊസൈറ്റിയെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന, സമൂഹത്തിന് നല്ല രീതിയിലുള്ള സംഭാവനകൾ നൽകുന്ന ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കാൻ കഴിയൂ. നമുക്ക് അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായി മാറാനും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ മാത്രമല്ല, ഇത്തരത്തിൽ ചില പ്രത്യേക ട്രെൻഡുകൾക്കൊപ്പം ഏതെങ്കിലും രീതിയിൽ, എങ്ങനെ ട്രെൻഡ് വന്നാലും ആ ട്രെൻഡിനൊപ്പം നിൽക്കുക എന്ന രീതിയിൽ പെരുമാറുന്ന, ചിന്തിക്കുന്ന, വേറൊരു രീതിയിലുള്ള ചിന്തകളോ വേറൊരു രീതിയിലുള്ള ഒപ്പീനിയനുകളോ കേൾക്കില്ല എന്ന് ഷെഡിച്ചു നിൽക്കുന്ന, വാശി പിടിച്ചു നിൽക്കുന്ന, നേരത്തെ ശീതൾ തുടക്കത്തിൽ സംസാരിച്ചു വിയോജിപ്പുകളെ കേൾക്കാൻ തയ്യാറാവണം ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും. അപ്പൊ അത്തരത്തിൽ ഒരു നിലക്കുള്ള വിയോജിപ്പുകളെയും എതിരഭിപ്രായങ്ങളെയും കേൾക്കില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന പിയർ ഗ്രൂപ്പുകൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും പലരും. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ പല ആളുകൾക്കുണ്ടാവും. അവരെ കൂടി ഇത്തരത്തിൽ ഏത് വിഷയം മുന്നിലേക്ക് വന്നാലും അതിനെപ്പറ്റി പഠിക്കാനും പഠനങ്ങൾ പരിശോധിക്കാനും ആ പഠനങ്ങളുടെയും വസ്തുനിഷ്ഠമായിട്ടുള്ള കൺക്ലൂഷനുകളുടെയും ഭാഗമായി നമ്മുടെ നിലപാടുകൾ രൂപപ്പെടുത്താനും അത്തരത്തിൽ മാത്രം മുന്നോട്ട് പോകാനും പറ്റുന്നൊരവസ്ഥയിലേക്ക് അവരെ കൂടെ മാറ്റിയെടുക്കുക എന്നത് ഈ ചർച്ചയിൽ ഓൺലൈനായും ഓഫ്ലൈനായും പങ്കെടുക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വളരെ വ്യക്തമായി പ്രകോപനങ്ങളൊന്നുമില്ലാതെ തങ്ങൾക്ക് പറയാനുള്ളത് മാത്രം സംസാരിച്ച് ഇവിടെ ഈ ചർച്ച ഇത്രയും നേരം കൊണ്ടുപോയ അബ്ദുള്ള ബാസിലിനെയും ശീതൽ ശ്യാമിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരോട് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സർവശക്തന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.